ഒരു നിമിഷം നേരം പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ തലകളെ വണങ്ങാം.
Lord, we are happy this morning to be
കർത്താവെ, ഇന്ന് രാവിലെ സമയം വേറൊരു യോഗത്തിനായി തിരികെ ദേവാലയത്തിലായിരിക്കുന്നതിനായി ഞങ്ങൾ സന്തോഷിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ എല്ലാവിധ തെറ്റുകളിൽ നിന്നും ഇന്ന് രാവിലെ സമയം നീ ഞങ്ങളെ തിരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നടക്കാനായി നീ നിയമിച്ചിരിക്കുന്ന പാതയെ നീ ഞങ്ങൾക്ക് കാണിക്കണമേ. നിന്റെ കൃപയും സ്നേഹവും ഞങ്ങൾക്ക് തന്നിട്ട് ആ പാതയും നിർദ്ദേശങ്ങളെയും പൂർണ്ണ ഹൃദയത്തോടെ പിന്തുടരാൻ ഞങ്ങൾക്കിടയാക്കണമേ. അതിനാൽ ക്രിസ്തുവിൽ ഞങ്ങൾ ആ നാളിൽ കുറ്റമില്ലാത്തവരായി കാണുവാനിടയാക്കണമേ. കാരണം കർത്താവെ, അവന്റെ പ്രത്യക്ഷത ഉടനെ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവന്റെ വരവിന് മുമ്പായി അവൻ സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്ന അടയാളങ്ങൾ ഇപ്പോൾ നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ആനന്ദത്തോടെ ഞങ്ങൾ ആ നിമിഷത്തിനായി കാത്തിരിക്കുന്നു. അബ്രഹാം വാഗ്ദത്ത സന്താനത്തിന് വേണ്ടി കാത്തിരുന്നതുപോലെ, കൂടാതെ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ അവസാനത്തെ അടയാളങ്ങളെയും കണ്ടു കഴിഞ്ഞിരിക്കെ, വാഗ്ദത്തം ചെയ്യപ്പെട്ട മകനെത്തുന്നതിന് അധിക സമയമുണ്ടായിരിക്കില്ല എന്ന് അവൻ അറിഞ്ഞിരുന്നു. അങ്ങനെ അത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുകയെന്ന് യേശു ഞങ്ങളോട് പറഞ്ഞു. പരിഭ്രമിപ്പിക്കുന്ന സമയവും രാജ്യം രാജ്യത്തോട് എതിർക്കുകയും അവിടെ ഇവിടെ ഭൂകമ്പവും സമുദ്രം അലറുകയും മനുഷ്യന്റെ ഹൃദയം ഭീതിയാൽ തകരുകയും ചെയ്യുന്നു. രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരു നാഴികയിൽ ഞങ്ങളായിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് കണ്ടിട്ട് വേറൊരു യുദ്ധം വരുന്നത് പോലെയുണ്ട്. അതെന്തൊരു ഭയങ്കരമായ കാര്യമായിരിക്കും. ഭൂമി വലിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നു. എന്തോ ഭയങ്കരമായ കാര്യം അടുത്തിരിക്കുന്നുവെന്ന് ശാസ്ത്രകാരന്മാർ പറയുന്നു. തിരുവെടുത്തത് പറയുന്നതായി ഞങ്ങൾ കാണുന്നു. എങ്കിൽ കർത്താവെ, തെറ്റുകളെ തിരുത്തുന്ന ഈ ഭവനത്തിൽ നിൽക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. എന്നിട്ട് ദൈവത്തിൽ നിന്നുള്ള കൽപ്പനകളെ എടുത്തുകൊണ്ട് ഈ ഇരുട്ടിന്റെ നാഴികയിൽ വെളിച്ചത്തെ തെളിയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഇടയാക്കണമേ. കാരണം അങ്ങനെ ചെയ്യുന്നതിന് ഇത് ഞങ്ങളുടെ അവസാനത്തെ അവസരമായിരുന്നേക്കാം.
For we ask this in Jesus' name and for his sake. Amen.
ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവനു വേണ്ടി അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഇന്ന് രാവിലെ സമയം ഈ കൂടാരത്തിലായിരിക്കുന്നതിനെ ഒരു മഹത്തായ അവസരമായി ഞാൻ തീർച്ചയായും കണക്കാക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇരിപ്പിട സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതിൽ ക്ഷമിക്കണം. ഈ സ്ഥലത്ത് ആളുകൾ തെങ്ങിക്കൂടിയിരിക്കുകയും കൂടാതെ പുറത്തും എല്ലായിടത്തുമായി നിൽക്കുന്നു. പുറത്തു നിൽക്കുന്നവരായി നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ റേഡിയോയിൽ കൂടെ കേൾക്കാം. ഞാൻ മറന്നുപോയി, അത് 55-57 വരെയാണ്. പുറത്ത് പാർക്കിംഗിന്റെ സ്ഥലത്തും വഴികളിലുമായി നിൽക്കുന്ന ജനങ്ങൾക്ക് നിങ്ങളുടെ റേഡിയോയിൽ 55-57 ഇടയ്ക്ക് ഡയൽ ചെയ്യുന്നതിൽ കൂടെ ഇത് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ ശ്രമിച്ചിരുന്നു ഒടുക്കത്തെ 7 ക്രോധ കലശങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ഒരു 10 ദിവസത്തെ യോഗത്തിനായി ശ്രമിച്ചുകൊണ്ട് ഞാൻ തിരികെ ഇവിടേക്ക് വരികയായിരുന്നു. കാരണം ഈ കലശങ്ങളുടെ ഇടയ്ക്ക് കാഹളങ്ങളാണ്. ഞാൻ ഈ 7 കാഹളങ്ങളെ കുറിച്ച് നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഈ കലശങ്ങളെയും ബാധകളെയും അതിൽ കൊണ്ടുവരുമെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു. അതൊരു നല്ല സമയമായിരിക്കുമെന്ന് ഞാൻ ഓർത്തു. ഞാനിപ്പോൾ ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. കൂടാതെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അവധിയുമായിട്ടില്ല. എന്റെ ഇളയ മകനായ ജോസഫിന് അവന്റെ വായനയിൽ കുറച്ചാഴ്ചത്തേക്ക് പഠനം ആവശ്യമായിരിക്കുന്നു. അവൻ ജയിച്ചു, അത് കൊള്ളാം. എന്നാൽ സാമാന്യ നിലവരെ എത്തിയിരുന്നില്ല. അതിനാൽ ഞാൻ ആഫ്രിക്കയിലായിരുന്നപ്പോൾ അവനെ ട്യൂഷനിൽ തന്നെ വെച്ചിരുന്നു. അങ്ങനെ അവന്റെ വായനയിൽ അതുവരെ എത്തിച്ചേരുന്നതിനായി ചില പകലുള്ള ശിക്ഷണത്തിനായി ചേർത്തിരുന്നു. അതിനുശേഷം ഞങ്ങൾ തിരികെ വന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അവധിയായി കഴിയുമ്പോൾ ഇവിടെ ജനങ്ങളോടൊപ്പം ഒരു യോഗം നടത്തിയിട്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാമെന്ന് ഞാൻ ഓർത്തു. എന്നാൽ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ സ്കൂളിന്റെ ഓഡിറ്റോറിയം കിട്ടാൻ കഴിയില്ലെന്ന് മനസ്സിലായി. ഈ സന്ദേശത്തെ എടുക്കുമ്പോൾ ജനങ്ങൾക്ക് ഇരിപ്പിട സൗകര്യം പര്യാപ്തമായതല്ലെന്നും അവർ ആയിരിക്കേണ്ട രീതിയിൽ ഈ കൂടാരം സുഖപ്രദമായതല്ലെന്നും എനിക്കറിയാമായിരുന്നു. അതിനാൽ ഞങ്ങൾക്ക് വേറെ ഏർപ്പാടുകൾ നടത്തേണ്ടിയിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ ആസൂത്രണം ചെയ്ത പ്രകാരം 10 രാത്രികൾ എടുക്കുന്നതിന് പകരം ഞാനതിനെ 2 യോഗങ്ങളായി ഒരു ഞായറാഴ്ചയും ഈ ഞായറാഴ്ചയും അടുത്ത ഞായറാഴ്ചയും അതിനടുത്ത ഞായറാഴ്ചയുമായി ആക്കി തീർത്തു. അതിനാൽ ഞങ്ങൾ അതിനെ പരസ്യപ്പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് ദൈവം അനുവദിക്കുന്ന പക്ഷം 28-ാം തീയതി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ യോഗങ്ങൾ തുടങ്ങുമെന്ന് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരെങ്കിലും സ്നേഹിതർ ഇവിടെയുള്ള വാസസ്ഥലങ്ങളിൽ മുൻകൂട്ടി മുറികൾ കരുതിയിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കി കളയുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അതിനുവേണ്ടിയുള്ള സൗകര്യം നമുക്ക് കിട്ടുന്നില്ല, സ്കൂളിന്റെ ഓഡിറ്റോറിയം നമുക്ക് കിട്ടുന്നില്ല. ഞായറാഴ്ച രാവിലെ ഞാൻ സുവിശേഷ യോഗങ്ങൾ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഞായറാഴ്ച രാത്രിയിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രോഗികളായ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബില്ലി എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. പ്രാർത്ഥനയുടെ കാർഡുകൾ വിതരണം ചെയ്തിട്ടുള്ളതായി ഞാൻ കരുതുന്നു. എങ്ങനെയായാലും ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള വഴികളുണ്ട്. രോഗങ്ങളെ നടത്താനായി നാം ഉദ്ദേശിച്ചിരിക്കുന്ന അടുത്ത മൂന്നാഴ്ചകളിൽ അതിനുവേണ്ടി കർത്താവ് അനുവദിക്കുന്ന പക്ഷം എല്ലാ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ഞങ്ങൾ എല്ലാം ചെയ്യുന്നതാണ്. പിന്നെ പലവട്ടവും വ്യക്തിപരമായ കൂടിക്കാഴ്ചകളുണ്ട്. ആരെങ്കിലും ഒരു നിമിഷ നേരത്തേക്ക് എന്തിനെങ്കിലും വേണ്ടി എന്നെ കാണാനിടയായി വരും. വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ആഗ്രഹിക്കുന്നവരുടെ എത്ര പേരുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തുക. ഓ, ആർക്കാണ് വേണ്ടാത്തത്? അവരെ എല്ലാം കൂടി എടുക്കുന്നത് ഒരുവിധം കഠിനമായ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അപേക്ഷകളെ എഴുതിയിട്ട് അവയെ അയക്കുകയോ ബില്ലിയുടെ കയ്യിൽ കൊടുക്കുകയോ ചെയ്യുക. അപ്പോൾ എനിക്കതിവിടെ കിട്ടും. പ്രാർത്ഥനയ്ക്കുള്ള കാർഡുകൾ എപ്പോഴെങ്കിലും വിതരണം ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനെപ്പറ്റി അവൻ പ്രഖ്യാപിക്കുന്നതാണ്. ശുശ്രൂഷകരായ എത്ര സഹോദരന്മാർ ഇന്ന് രാവിലെ സമയം ഇവിടെയായിരിക്കുന്നു? നമുക്കതിന് ഒരു അവസരം കിട്ടിയില്ല, അത് ഞാൻ വിചാരിക്കുന്നില്ല. അവരിൽ ആരെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ശുശ്രൂഷകരായ എത്ര പേരാണ് ഇന്ന് രാവിലെ ഇവിടെ ഉള്ളത്? നിങ്ങൾ കൈകളെ ഉയർത്തിക്കുകയോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുകയോ ചെയ്യുമോ? ഇന്ന് രാവിലെ എത്ര സേവകർ ഇവിടെ സഭയിലുണ്ടെന്ന് നമുക്ക് കാണാം. കൊള്ളാം, അത് നന്നായിരിക്കുന്നു. ഈ മനുഷ്യർക്കായി കർത്താവിന് നന്ദി പറയുന്നു. അവരിൽ ഓരോരുത്തരെയും മനസ്സിലാക്കുന്നതിന് വേണ്ടി സമയമുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾ അവരെ കാണുന്നുവെന്നും അവരുടെ ശുശ്രൂഷയിൽ ദൈവം അവരെ അറിയുന്നുവെന്നും എനിക്ക് തീർച്ചയാണ്. ദൈവം അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരിൽ പലരും അവരുടെ ശുശ്രൂഷകളെ നിർത്തലാക്കിയിട്ട് ഇവിടെ ആയിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. സഹോദരൻ ജൂനിയർ ജാക്സണും കൂടാതെ സഹോദരൻ ഡ്രോൺ ബ്രൂഡലും ആണെന്ന് ഞാൻ കരുതുന്നു. കൂടാതെ ഈ പ്രക്ഷേപണം അവരുടെ സഭകളിലേക്ക് ചെല്ലുന്നുമുണ്ട്. അതുകൂടാതെ ന്യൂയോർക്കിലും ഈ രാജ്യത്തിനപ്പുറയുള്ള മറ്റ് സ്ഥലങ്ങളിലെ ഓരോ സഭകളിലേക്കും ഒരു സ്വകാര്യ ടെലിഫോണിൽ കൂടെ ഇന്ന് രാവിലെ ഇത് പ്രക്ഷേപണം ചെയ്യുന്നു. സഹോദരൻ റിച്ചാർഡ് ബ്ലെയർ ഇവിടെ ഇരിക്കുന്നത് കാണുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അവിടെയുള്ള ജനങ്ങളുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ച ഒരു മഹത്തായ കാര്യത്തെക്കുറിച്ച് ഒരു കത്ത് ഞാനിപ്പോൾ വായിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം, അതായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഞാൻ തെറ്റായിരിക്കാനിടയുണ്ട്. അങ്ങനെയെങ്കിൽ സഹോദരൻ ബ്ലെയർ എന്നെ തിരുത്തി തരണം. അദ്ദേഹം ഒരു കൊളുത്തു വണ്ടിയിലോ മറ്റോ കമ്പി ഇടുന്നതിനു വേണ്ടി ഒരു വ്യക്തിയെ സഹായിക്കുകയായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അകത്ത് വായിച്ചിരുന്നു. അവരെന്തോ അതിനെ പിന്നിലേക്ക് തിരിക്കുകയും അത് വിദ്യുത് ശക്തിയെ എങ്ങനെയോ വെള്ളത്തിലേക്ക് വരാനിടയാക്കി. അവിടെ ഒരു കുട്ടി നിൽപ്പുണ്ടായിരുന്നു. ഈ കൊളുത്തു വണ്ടിയുടെ ഉടമസ്ഥനായ മനുഷ്യന്റെ തന്റെ മകനായിരുന്നു. അതൊരു കൊച്ചു പയ്യനായിരുന്നു. അങ്ങനെ അത് ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. അവന്റെ വയറ് വീർത്തു വന്നു. വൈദ്യുതിയാലുള്ള മരണത്തിൽ അതാണ് സംഭവിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അവന്റെ കണ്ണുകൾ അടയുകയും പല്ലുകൾ തമ്മിൽ കൂട്ടിച്ചേരുകയും ചെയ്തിരുന്നു. അത് സഹോദരന്മാരെ അത്രമാത്രം പരിഭ്രമിപ്പിച്ചു കളഞ്ഞു. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി എന്നെ എവിടെയെങ്കിലും കിട്ടുമെന്ന് സഹോദരൻ ബ്ലെയർ വിചാരിച്ചു. എന്നാൽ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നവർ ഓർത്തു. ആ കുട്ടിയുടെ വായി തുറക്കാൻ ശ്രമിക്കുന്നതിനു വേണ്ടി അവന്റെ പിതാവ് തന്റെ വിരലുകൾ കൊണ്ട് ചർമ്മം മാറ്റാനായി ശ്രമിച്ചിരുന്നു. എന്നിട്ട് അവർ അവിടെ മുട്ടുകുത്തി ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥനയിലാകുകയും അവൻ വീണ്ടും തിരികെ ജീവൻ പ്രാപിക്കുകയും ചെയ്തു. അത് ശരിയല്ലേ സഹോദരൻ ബ്ലെയർ? നമ്മുടെ ആത്മാർത്ഥമായ സഹോദരന്മാരിൽ ഒരുവനാണ്. ഓ, ആ കുട്ടിയും ഇവിടെയുണ്ട്. കൊള്ളാം, കർത്താവിന് നന്ദിയുണ്ട്. അത് നന്നായിരിക്കുന്നു. സണ്ണിമോനെ, നീ എഴുന്നേറ്റ് നിന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രിയ കർത്താവിന് ഇതിനുവേണ്ടി നാം നന്ദി പറയുന്നു. അതാണോ ആ കുട്ടിയുടെ പിതാവ്? നിങ്ങളാണോ പിതാവ്? അത് ശരി. സഹോദരൻ റിച്ചാർഡ് ബ്ലെയർ ഇവിടെ ആയിരിക്കുന്നു. നമ്മുടെ ദൈവം എന്ത് ചെയ്യുന്നതിനും കഴിവുള്ളവനാണ്. അതെ ശ്രീമാൻ, അവൻ ഇത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. മഹാനായ തേജസ്സേറിയ സ്വർഗീയ പിതാവിന്റെ ദിവ്യസന്നിധിയിൽ നാം വസിക്കുന്നു. നമുക്കത് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എല്ലാ കാര്യങ്ങളും സാധ്യമാണ്. എന്താണ് അത് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടില്ലേ? അത് വിശ്വസിക്കുന്നതിൽ കൂടെ ആ മനുഷ്യന്റെ ജീവൻ എന്ത് വിലയാണ് കൊടുത്തതെന്ന് കണ്ടില്ലേ? അവന്റെ കുട്ടിയെ രക്ഷിച്ചു. ദൈവത്തിന്റെ തന്റെ സത്യസന്ധരായ ദാസന്മാർ അവിടെ ഉണ്ടായിട്ട് സഹോദരൻ ബ്ലെയറും മറ്റുള്ളവരും കൂടി ഈ കുട്ടിയെ അവസ്ഥയിലെത്തിയപ്പോൾ പ്രാർത്ഥിച്ചു. അതെ, എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണ്. എന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവിടെയുണ്ട്. വീണ്ടും ഇപ്രകാരം എഴുതിയിരിക്കുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു കഷ്ടസമയമുണ്ടായിരുന്നെങ്കിൽ അത് ആ കുട്ടി വൈദ്യുതി ഏറ്റിട്ട് മരിച്ച് അവിടെ മണ്ണിൽ കിടക്കുമ്പോഴായിരുന്നു. അതിനാൽ നാം പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് രാവിലെ അവൻ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾക്കായി അവന് നന്ദി പറയുന്നു. വിശ്വസ്തരായ മനുഷ്യരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരടിയന്തരാവസ്ഥയിലാണ്, ആ സമയത്താണ് ദൈവത്തിലേക്ക് നോക്കേണ്ടത്. അവങ്കലേക്ക് നോക്കിക്കൊണ്ട് അടിയന്തരാവസ്ഥ വരുന്നതിന് മുമ്പേ അവനോടൊപ്പം സൗഹൃദത്തിലാകുക. നമുക്കതറിയാം. നാം ദൈവത്തോട് പ്രീതിയിലാണെങ്കിൽ നാം ഒരു സ്നേഹിതനെ പോലെ അവനോട് എന്തും നമുക്ക് ചോദിക്കാൻ കഴിയും. കൂടാതെ കഷ്ടകാലത്ത് അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സഹോദരൻ ജോൺ മാർട്ടിന്റെ സഹോദരിയെ ഞാൻ ഇന്നലെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നു. ആരോ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തുകയും ആരോ എന്നെ കൈവിച്ച് കാണിച്ചുകൊണ്ട് കടന്നു പോവുകയും ചെയ്തു. വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ജനങ്ങൾ എല്ലായിടത്തും നിർത്തുകയും കൈപിടിച്ച് കുലുക്കുകയും മറ്റും ചെയ്യുന്നു. ഈ മകളേക്ക് വേണ്ടി ഈ അടുത്ത സമയത്ത് അവരെന്നെ വിളിച്ചത് ഞാൻ ഓർക്കുന്നു. ആരോ കാർ കൊണ്ട് അവരുടെ പിന്നിൽ ഇടിച്ചിട്ട് മേലെ തൊട്ട് താഴെ വരെ അവരുടെ നട്ടെല്ല് തകർത്തു കളഞ്ഞു. ശേഷ ജീവിതകാലം മുഴുവൻ അവർക്ക് ദുർബലാവസ്ഥയിൽ കഴിയേണ്ടിയിരുന്നു. ഇന്ന് രാവിലെ സമയം അവർ ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവസന്നിധി ആസ്വദിക്കുന്നു. ഞാൻ അവരോട് മുറിയിൽ വെച്ച് സംസാരിച്ചിരുന്നു. ഞാൻ വീണ്ടും അവരോടൊപ്പം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അവരിവിടെ എവിടെയുണ്ട്, അവർക്ക് തിരികെ കടന്നു പോകാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ തീർച്ചയായും അവരിവിടെ ഞങ്ങളുടെ അടുക്കലായിരിക്കുന്നുണ്ട്, അത് ശരിയാണ്. ഒരു മിനിറ്റ് നേരത്തേക്ക് ജനങ്ങൾ കാണുന്നതിന് നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവർക്കൊരിക്കലും നടക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞ മഹിള ഇതാ ഇവിടെ നിൽക്കുന്നു. ഒരു കാർ അപകടത്തിൽ അവരുടെ നട്ടെല്ല് തകർന്നിരുന്നു. അങ്ങനെ ഇതാ അവരുടെ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിട്ട് നിൽക്കുന്നു. നിങ്ങൾക്കറിയാമോ, തിരുവെഴുത്ത് പറയുന്നു, സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്കെതിർ പറയാൻ വകയില്ലായിരുന്നു, അത് ശരിയാണ്. മരണത്തിൽ നിന്നും കൊണ്ടുവരപ്പെട്ട കുട്ടി ഇതാ ഇവിടെ നിൽക്കുന്നു. കൂടാതെ നട്ടെല്ല് തകർന്ന സ്ത്രീയും നമ്മോടുകൂടെ നിൽക്കുന്നു. ഇതിപ്പോൾ നടന്നിരിക്കുന്നു. അതിനാൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ അവന്റെ സന്നിധിയിൽ ജീവിക്കുന്നുവെന്നും അവൻ കഷ്ടകാലങ്ങളിൽ അടുത്ത തുണയാണെന്നും അറിയുന്നതിൽ നാം എത്രമാത്രം സന്തോഷമുള്ളവരായിരിക്കണം. സഹോദരൻ വെയിലിനെയും സഹോദരൻ മാർട്ടിനെയും അതുപോലെയുള്ള പലരെയും ഇന്ന് രാവിലെ കാണുന്നതിൽ സന്തോഷമുണ്ട്. സഹോദരന്മാരെ, കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇത്രയും ആൾക്കൂട്ടമുണ്ടായിരിക്കുന്നതിനാൽ ഇവിടെ ഇത് ഇത്രയും തണുപ്പായിരിക്കുന്നില്ല. എന്നിരിക്കലും കഴിഞ്ഞ ദിവസം ഞാൻ ട്യൂഷൻ വിട്ടപ്പോൾ ഇത് ഏകദേശം 104-105 ആയിരുന്നു. അർദ്ധരാത്രിയിൽ അത് മിക്കവാറും 93 ആയിരുന്നു. അതിനാൽ ഇതെനിക്ക് വളരെ നല്ലതായി അനുഭവപ്പെടുന്നു. വെള്ളിയാഴ്ച ഞങ്ങൾ പോരുന്നതിന് മുമ്പ് പാർക്കറിൽ 140 ആയിരുന്നു എന്നിവർ പറഞ്ഞു. അതെത്ര ചൂടാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, കാരണം അത് മരുഭൂമിയാകുന്നു. ഇപ്പോൾ അടുത്ത 3 ഞായറാഴ്ചകളാണ്. ഇന്ന് 15-ാം തീയതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അത് ശരിയാണോ? അതോ 16-ാണോ? 15 ആകുന്നു അല്ലേ? അല്ല, 18-ാകും. കൂടാതെ 20-ഉം ആഗസ്റ്റ് 1-ഉം, അത് ശരിയല്ലേ? ആഗസ്റ്റ് 25-ഉം 18-ഉം 25-ഉം 1-ാം തീയതിയും ഈ കൂടാരത്തിൽ വെച്ച് യോഗങ്ങൾ ഉണ്ടായിരിക്കും. അതധികമായിട്ട് എടുക്കരുത്, കാരണം നമുക്കകത്തേക്ക് എടുക്കാൻ കഴിയുന്നില്ല. അകത്തുള്ളത് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, അത് തീരെ മോശമാകുന്നു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തിരികെ വരിക. അത് കഴിഞ്ഞ് ട്രസ്റ്റിമാരെ ഒരുമിച്ച് കൂട്ടുന്നതിനായി ഞാനിവിടെ ഉണ്ടായിരിക്കും. ഒരു യോഗം നടത്തുന്നതിന് വേണ്ടി നയിക്കപ്പെടുന്നതിനായി എനിക്ക് അനുഭവപ്പെടുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് കൂടാരം കിട്ടാൻ കഴിയുന്നില്ലെങ്കിൽ അത് പണിതിട്ട് നമുക്ക് അതിനുള്ളിൽ നടത്താം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെയുള്ള ബോൾ പാർക്കിലോ അല്ലെങ്കിൽ ഒരു കൃഷിത്തോട്ടത്തിലോ അല്ലെങ്കിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കർത്താവ് നമ്മെ നയിക്കുന്നത് പോലെ പോകാം. അവൻ അതാണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു. അതിനെക്കുറിച്ച് ഒരു ദർശനമുള്ളത് നിങ്ങൾക്കറിയാമോ? ആ കാരണത്താലായിരിക്കും ഇത് സംഭവിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പലപ്പോഴും ചില പ്രത്യേക കാര്യങ്ങൾ നടക്കുമ്പോൾ അത് ഭയങ്കരമായി എന്ന് നാം വിചാരിക്കും. എന്നാൽ അത് ദൈവമായിരിക്കാനിടയുണ്ട്. ഈ കാര്യങ്ങളിലേക്ക് നിങ്ങളെ നിയന്ത്രിക്കുകയാണ്. അവനത് പറഞ്ഞിരിക്കുമ്പോൾ അവനത് ചെയ്യും. കുറച്ച് രാത്രികൾക്ക് മുമ്പ് അത് ഞാൻ ആഫ്രിക്കയിലേക്ക് പോകുന്നതിന് ഏകദേശം 1 മാസം മുമ്പായിരുന്നു. നിങ്ങളിൽ പലരുടെയും കയ്യിൽ ഞാൻ കാലിഫോർണിയയിൽ വെച്ച് പ്രസംഗിച്ചതായ ഒരു മണവാട്ടിയുടെ തെരഞ്ഞെടുക്കൽ എന്ന സന്ദേശത്തിന്റെ ടേപ്പ് ഒരുപക്ഷെ ഉണ്ടെന്നിരിക്കാം. ആ ടേപ്പിന്റെ അവസാനത്തെ കുറച്ചു നേരം അവിടെ എപ്പോഴെങ്കിലുമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ കർത്താവിന്റെ ആത്മാവ് ഈവണ്ണം അവിടേക്ക് കടന്നു വന്നു. സുവിശേഷം അവരോട് പ്രസംഗിക്കുകയും അവരുടെ മുമ്പിൽ വളരെയധികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞതിനു ശേഷവും അവർ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനെ ഞാൻ ഈ രീതിയിൽ കുറ്റം പറഞ്ഞിരുന്നു. അപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കഫർനഹൂം, നിന്നെ തന്നെ ദൂതന്മാരുടെ പേരിനാൽ വിളിക്കുന്ന നഗരമേ, അത് ലോസ് ഏഞ്ചലസ് ആകുന്നു. നീയോ സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. അങ്ങനെ ഇത് തീർന്നതിന് ശേഷം ഞാൻ പുറത്തു നിൽക്കുകയായിരുന്നു. സഹോദരൻ മോസ്ലിയും ബില്ലിയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവർ തിരികെ ചെന്ന് നോക്കിയപ്പോൾ തറയിൽ മുഴുവൻ ജനങ്ങൾ കിടക്കുകയും ശുശ്രൂഷകർ ഏങ്ങലടിച്ച് കരയുകയുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചെന്നിട്ട് തിരുവെഴുത്തെടുത്ത് നോക്കി. അതിനെക്കുറിച്ച് എന്തോ ഒന്ന് തിരുവെഴുത്തിലുണ്ട്. അത് യേശു കഫർനഹൂമിനെയും അവൻ സന്ദർശിച്ചതായ സമുദ്ര തീരത്തുള്ള പട്ടണങ്ങളെയും ശാസിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, നീയോ കപർദഹൂമെ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സൊദോമിലും ഗൊമോറയിലും നടന്നിരുന്നുവെങ്കിൽ അതിന്ന് വരെ നിൽക്കുമായിരുന്നു. ആ സമയത്ത് സൊദോമും ഗൊമോറയും സമുദ്രത്തിനടിയിലായിരുന്നു. യേശുവിന്റെ ഈ പ്രവചനത്തിന് ഏകദേശം 100 വർഷങ്ങളോ മറ്റോ ആയിരുന്നേക്കാം. അവൻ സന്ദർശിച്ച ഏക സമുദ്രതീരത്തുള്ള പട്ടണം കപർദഹൂമായിരുന്നു. ഒരു ഭൂമികുലുക്കം അതിനെ സമുദ്രത്തിൽ മുക്കിക്കളഞ്ഞു. നിങ്ങൾക്കറിയാമോ, കാലിഫോർണിയയ്ക്കും ലോസ് ഏഞ്ചലസിനുമുള്ള ഒരു നേരെയുള്ള ഉത്തരമാണത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം ട്യൂസോണിൽ ഞാൻ തിരികെ എത്തിയപ്പോൾ അവിടെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. ശാസ്ത്രകാരന്മാർ അത് ടെലിവിഷനിൽ വരച്ചു കാണിക്കുകയായിരുന്നു. അത് പത്രങ്ങളിലുമായിരുന്നു. അതായത് ഭൂമി അലൂഷ്യൻ ദ്വീപുകളിൽ നിന്ന് പിളർന്നിരിക്കുകയും അല്ലെങ്കിൽ അലാസ്കയിൽ നിന്നും അലൂഷ്യൻ ദ്വീപുകൾക്ക് ചുറ്റുമായി ഏകദേശം 200 മൈൽ സമുദ്രത്തിലേക്കായിട്ട് തിരികെ അത് സാൻഡിഗോയിലുമായിരുന്നു. അങ്ങനെ ലോസ് ഏഞ്ചലസിന് ചുറ്റുമായിട്ട് സാൻഡിഗോയിലെത്തിയിരുന്നു. വളരെ ഇഞ്ചുകളോളം അത് അതിനെ വലിച്ച് അകത്തിയിരുന്നു. വീടുകൾ പൊളിഞ്ഞു വീഴുകയും വഴിവക്കിലെ പാർപ്പിട സൗകര്യങ്ങൾ അതിനുള്ളിലാകുകയും ചെയ്തിരുന്നു. അതിനെക്കുറിച്ചുള്ള ശാസ്ത്രകാരന്മാരുടെ സമിതിയോട് ഇപ്രകാരം ചോദിക്കപ്പെട്ടിരുന്നു, അതായത് അതേതെങ്കിലും ദിവസം വീണുപോകാൻ ഇടയാകില്ലേ? അവർ പറഞ്ഞു, ഇടയാകുമോ എന്നോ? അല്ല, അത് വീണുപോകുക തന്നെ ചെയ്യും. അത് പറയുന്നതിന് വേണ്ടി അവർ ഈ ശാസ്ത്രീയ പേരുകളായ ലാവയും മറ്റും ഉപയോഗിച്ചിരുന്നു. സാന്റിഗോയ്ക്ക് ചുറ്റുമായുള്ള ഈ ഭൂകമ്പങ്ങൾക്ക് അതാണ് കാരണമാക്കിയിരുന്നത്. അത് ഈ പൊള്ളയായ സ്ഥാനമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം കൂടി തകരാൻ തുടങ്ങുകയും മണ്ണിടിഞ്ഞു വീഴുകയുമായിട്ട് അത് വെറുമൊരു പുറന്തോടായിരിക്കുന്നു. വളരെ ഇഞ്ചുകളോളം അത് അയവാക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് റാഡാറും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ഈ വിടവിനെ പിന്തുടർന്ന് അത് അടയാളപ്പെടുത്താൻ കഴിയും. അതെവിടെയാണെന്ന് അവർ കണ്ടിരുന്നു. അങ്ങനെ അത് വളരെ ഇഞ്ചുകളോളം വലിച്ച് അയക്കപ്പെട്ടിരുന്നു. ആ പ്രവചനം കൊടുത്തതിനു ശേഷം തന്നെ മിക്കവാറും 2-3 ഇഞ്ച് കൂടി കഴിഞ്ഞ ദിവസം വീണ്ടും അതിൽ കൂടിയിരുന്നു. ഈ ശാസ്ത്രകാരന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നവരിൽ ഒരാൾ പറഞ്ഞു, ഒരുപക്ഷെ അത് നമ്മുടെ കാലത്താകാൻ ഇടയില്ല. അദ്ദേഹം പറഞ്ഞു, അത് 5 മിനിറ്റിനുള്ളിലോ 5 വർഷങ്ങളിലോ ആകാം, എന്നാൽ അത് വീഴാൻ പോവുകയാണ്. സഹോദരി സിംസൺ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സഹോദരൻ ഫ്രെഡും ഇവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. എന്നാൽ സഹോദരി സിംസൺ എവിടെയാണെന്ന് എനിക്കറിയില്ല. 1935 മറ്റോ ഞാൻ ചെയ്ത ഒരു പ്രവചനം അവരെടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, അതൊരു പുസ്തകത്തിൽ എവിടെയോ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അതായത് സമുദ്രം മരുഭൂമിയിലേക്ക് കഴിഞ്ഞു കയറുന്ന സമയം വരും. എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കുക. 1000 മൈൽ ചതുരത്തിലുള്ള ഇത് ഭൂമിയിലെ ലാവയിലേക്ക് വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ നിറങ്ങിപ്പോവുകയാണെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങൾ ഒരു വട്ടം തന്നെ മരിച്ചുപോകും. അതിവണ്ണം ഒരു വേലിത്തിരക്ക് കാരണമാക്കും. ഓർക്കുക, അത് നേരെ സാൾട്ടൺ സമുദ്രത്തിലേക്ക് പെട്ടെന്ന് വീണിട്ട് അത് 200 അല്ലെങ്കിൽ 300 അടി സമുദ്രനിരപ്പിനും താഴെയായിരിക്കുന്നു. ആ വെള്ളം ഒരുപക്ഷെ ടൂസൺ വരെ ആ വേലിത്തിരക്ക് കടന്നു വരാനിടയുണ്ട്. അങ്ങനെ സമുദ്രം അതിന്റെ വഴിയെ മരുഭൂമിയിലേക്ക് കുതിർക്കും. രാജ്യങ്ങൾ തകരുന്നു, ഇസ്രായേൽ ഉണരുന്നു. പ്രവാചകന്മാരാൽ അടയാളങ്ങൾ മുൻചെന്നതാകുന്നു. ജാതികളുടെ കാലം എണ്ണപ്പെടുകയും മനോവേദനയാൽ ഭാരം ചുമത്തപ്പെടുകയും ചെയ്യുന്നു. ഓ ചിതറിപ്പോയവരെ, നിന്റെ സ്വന്തത്തിലേക്ക് തിരികെ ചേരുക. നാം അന്ത്യകാലത്താകുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഞാൻ അതിൽ തന്നെ തുടങ്ങിയിട്ട് സമയത്തെ തന്നെ മറന്നുപോയി. നാം ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ എങ്ങനെയായാലും നിത്യതയിലേക്ക് മാഞ്ഞു പോകാൻ പോവുകയാണ്. ഇപ്പോൾ ദിനവൃത്താന്തം 1 പുസ്തകത്തിന്റെ 13-ാം അധ്യായത്തിൽ നാം വായിച്ച പാഠത്തിന് ഒരു വിഷയമെടുക്കുന്നതിനായി വിശുദ്ധ മർക്കോസ് 7-ാം അധ്യായം 7-ാം വാക്യം വായിക്കാം. ഇതിനൊരു പാഠമെടുക്കുന്നതിനായി മർക്കോസിന്റെ 7:7 ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന സന്ദേശമല്ലാതെ മറ്റു യാതൊന്നും എനിക്കറിയില്ല. അത് മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ ഞാനൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. അത് നല്ലതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ തക്ക സമയത്തെ ആഹാരം എന്ന വിഷയത്തെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തക്ക സമയത്തെ ആത്മീയ ആഹാരം, കൂടാതെ അതെങ്ങനെയാണ് സ്വീകരിക്കുന്നത്. ഇന്ന് രാവിലെ ദൈവയിഷ്ടമില്ലാതെ ഇരിക്കെ ദൈവത്തിന് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സേവനം എന്ന വിഷയമാണ്. ദൈവം പരമാധികാരമുള്ളവനാകുന്നു. നാം വായിച്ചിരുന്ന തിരുവെഴുത്തായ ദിനവൃത്താന്തം 1 പുസ്തകം 13-ാം അധ്യായത്തിൽ ദാവീദ് എന്താണ് ചെയ്തതെന്ന് നാം കാണുന്നു. അവന്റെ ഉദ്ദേശം നല്ലതായിരുന്നു. എന്നാൽ നമ്മുടെ നല്ല ഉദ്ദേശങ്ങൾക്ക് ദൈവം നമുക്ക് അർഹത നൽകുന്നില്ല. ദൈവത്തെ സേവ ചെയ്യുന്നതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് അവന്റെ ആജ്ഞയിൽ അവന്റെ ഇഷ്ടം ചെയ്യുന്നതിനാലാണ്. കൂടാതെ ദൈവം പരമാധികാരമുള്ളവനായിരിക്കെ അവനോട് എന്ത് ചെയ്യണമെന്നും അതെങ്ങനെ ചെയ്യണമെന്നും ആർക്കും പറയേണ്ട ആവശ്യമില്ല. അത് ചെയ്യേണ്ട രീതി അവനറിയാം. അവൻ ആ രീതിയിൽ ചെയ്യുന്നു, അതെന്നെ നല്ലതായി അനുഭവപ്പെടുത്തുന്നു. അത് നമ്മെ എല്ലാവരെയും നന്നായി അനുഭവപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതങ്ങനെ ചെയ്യുന്നുവെന്ന് എനിക്ക് തീർച്ചയാണ്. കാരണം ഒന്ന് ഈ രീതിയിൽ വരികയും ഒന്ന് ആ രീതിയിൽ പോവുകയും മറ്റൊന്ന് വേറൊരു രീതിയിലുമാകുന്നു. എന്നാൽ ദൈവത്തെക്കുറിച്ചൊരു മഹത്തായ കാര്യമുള്ളത് എന്താണെന്നാൽ, എന്താണ് സത്യമെന്നും എങ്ങനെയാണ് അത് ചെയ്യേണ്ടിയെന്നും അറിയാതിരിക്കെ അവൻ നമ്മെ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് അറിയാതെ നാം ചെയ്യുന്നതായി എന്തെങ്കിലും കാര്യത്തിനായി അവൻ നമുക്ക് ശിക്ഷ തരികയാണെങ്കിൽ അത് അനീതിയായിരിക്കും. കൂടാതെ നമ്മെ അതെന്തിലെങ്കിലേക്കും ഇടർച്ച ചെയ്യാനും ഇടയാക്കിയേക്കും. അവൻ ആ തരത്തിലുള്ള ഒരു ദൈവമല്ല. അവൻ വചനം കൽപ്പിക്കുകയും തന്റെ മക്കളത് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ആ കാരണത്താൽ എന്താണ് നല്ലതെന്നും എപ്പോൾ ചെയ്യണമെന്നും എങ്ങനെ അത് ചെയ്യണമെന്നും അവൻ അറിയുന്നു. നമുക്കതിനെപ്പറ്റി നമ്മുടേതായ ആശയങ്ങളുണ്ട്, എന്നാൽ അവൻ അറിയുന്നു. അങ്ങനെ ദൈവം ഒരു പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നെങ്കിൽ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നും അവൻ നമ്മോട് പറയുന്നില്ല. അതിനുശേഷം നാം അതിൽ ഇടറുകയും നമ്മുടെ ഇടർച്ചകളിൽ അതിനെ നീതീകരിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ട് ഓരോരുത്തരും ന്യായീകരിക്കപ്പെട്ടിരിക്കും. എന്നാൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ, അത് അവന്റെ വചനമാകുന്നു. മറ്റൊരു കാര്യം നാം ഇവിടെ കാണുന്നത്, ദാവീദ് തന്റെ ഹൃദയത്തിൽ എന്തോ ഒരു നല്ല കാര്യത്തെ ചെയ്യാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അവന് യാതൊരു തെറ്റായ ലക്ഷ്യമോ പ്രേരണയോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആലയം അല്ലെങ്കിൽ യഹോവയുടെ നിയമപ്പെട്ടകം ജനങ്ങളിൽ നിന്നും ദൂരെയായിരുന്നു. ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തെ തിരികെ അതിന്റെ സ്ഥാനത്ത് കൊണ്ടുവരാൻ അവൻ ആഗ്രഹിച്ചിരുന്നു. അതിനാൽ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്കായി ദൈവത്തോട് അഭിപ്രായം ചോദിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. അതിനെ വെറുതെ വിട്ടുകളയുന്നതിന് പകരം സഹോദരൻ ബ്ലെയറും ഈ കുട്ടിയുടെ പിതാവും കൂടി എന്ത് ചെയ്യാം, ഇത് തീരെ കഷ്ടമായി പോയി, ഈ കുട്ടിക്ക് മുറിവേൽക്കുകയും മരിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു, അങ്ങനെ എന്തോ സംഭവിച്ചു പോയി എന്നവർ പറയുകയാണെങ്കിൽ എന്തായിരുന്നേനെ. എന്നാൽ അവർ പെട്ടെന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടി. ഈ മകളെയും സുവിശേഷ ശുശ്രൂഷകരായ അവരുടെ ഭർത്താവും കുറച്ച് രാത്രികൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ മഹിളയുടെ നട്ടെല്ല് പൊട്ടി വെളിയിൽ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അവരുടെ ജീവിതകാലം മുഴുവൻ അവർ ദുർബലാവസ്ഥയിലായിരിക്കും. അപ്പോൾ അവരുടെ ഭർത്താവും അവരും കൂടി, പ്രിയേ, നമുക്ക് നമ്മെ തന്നെ അതിനായി സ്വാന്തനപ്പെട്ട് കളയാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നേനെ. എന്നാൽ പെട്ടെന്ന് തന്നെ അവർ അതിനുവേണ്ടി എന്തോ ചെയ്തു. അവർ ദൈവത്തിന്റെ അടുക്കലെത്തി. തിരുവഴുത്തിൽ നിന്നും എത്രയോ കാര്യങ്ങൾ എപ്രകാരം ജനങ്ങൾ പ്രയാസത്തിൽ അകപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടിയെത്തി എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും. ആ ദിവസങ്ങളിൽ അവർക്ക് ദൈവത്തെ കണ്ടുമുട്ടുന്നതിന് ഒരൊറ്റ സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ, അത് രക്തത്തിന്റെ അടിയിലായി ഈ നിയമപ്പെട്ടകമായിരുന്നു. ആ ഒരൊറ്റ കണ്ടുമുട്ടുന്ന സ്ഥലം മാത്രമേ അവർക്ക് രക്തത്തിന്റെ അടിയിലായി ഉണ്ടായിരുന്നുള്ളൂ. ദൈവത്തോട് തന്റെ അപേക്ഷയുമായി വരുന്ന ആരാധകന് അല്ലെങ്കിൽ യാചനക്കാരന് കൃപ കൊടുക്കുന്നതിനു വേണ്ടി കൃപാസനത്തിൽ രക്തം തളിക്കപ്പെട്ടിരുന്നു. നിങ്ങൾക്കതിനു വേണ്ടി പോകുന്നതിനായിട്ട് ദൈവത്തിന് ഒരു വിശേഷമായ നടപടിക്രമമുണ്ടായിരുന്നു. അതല്ലാതെ മറ്റു യാതൊന്നും അവൻ സ്വീകരിച്ചിരുന്നില്ല. അവൻ ഉറപ്പിച്ചിരുന്ന വഴി മാത്രമല്ലാതെ മറ്റു യാതൊരു നടപടിയും അവൻ സ്വീകരിച്ചിരുന്നില്ല. ഈ അടുത്ത സമയത്ത് ഞാൻ പ്രസംഗിച്ചിരുന്ന ഒരു സന്ദേശത്തെ നിങ്ങളിൽ അധികം പേരും കേട്ടിട്ടുണ്ടാകും. അത് ദൈവം ആരാധകനുമായി കണ്ടുമുട്ടുന്നതിനായി തെരഞ്ഞെടുത്ത ഏക സ്ഥലത്തെക്കുറിച്ചായിരുന്നു. ആ സ്ഥലത്തെക്കുറിച്ച് അവൻ പറഞ്ഞു, ഞാൻ എന്റെ നാമം സ്ഥാപിക്കും. അവൻ തന്റെ നാമത്തെ സ്ഥാപിച്ചിരിക്കുന്ന സഭയെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സ്ഥലം കിട്ടിയിരിക്കുന്നു. ഞാൻ എന്റെ നാമത്തെ സ്ഥാപിക്കുന്ന സ്ഥലത്തല്ലാതെ മറ്റു യാതൊരു നഗരവാതിൽക്കലും ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയില്ല എന്ന് അവൻ പറഞ്ഞു. ഞാനത് ഒരു സ്ഥലത്ത് സ്ഥാപിക്കും, അവിടെ നിനക്ക് എന്നെ കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് മാത്രമാണ് ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നത്. അങ്ങനെ നാം അതിൽ കൂടെ എവിടെയാണ് അവൻ തന്റെ നാമം സ്ഥാപിച്ചതെന്ന് കണ്ടുപിടിച്ചു. ആ ഒരു സ്ഥലത്ത് വെച്ച് മാത്രമേ അവൻ അവന്റെ ആരാധകനെ കണ്ടുമുട്ടുകയുള്ളൂ. അവന്റെ നാമം യേശു ക്രിസ്തു ആകുന്നു. ദൈവത്തിന്റെ പേര് യേശു ക്രിസ്തു ആകുന്നു. യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ഏതൊരു പുത്രനും തന്റെ പിതാവിന്റെ നാമത്തിൽ വരുന്നു. അങ്ങനെ അവൻ പിതാവിന്റെ നാമത്തിൽ വന്നു. ആകാശത്തിൻ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതിനെ മെതഡിസ്റ്റ് എന്ന് വിളിച്ചാലും ബാപ്റ്റിസ്റ്റ് എന്നോ പ്രസ്ബിറ്റേറിയൻ എന്നോ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്നോ എന്ത് തന്നെ വിളിച്ചാലും കാര്യമല്ല. ദൈവം മനുഷ്യനുമായി കണ്ടുമുട്ടുന്ന ഒരൊറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ, അതവൻ യേശു ക്രിസ്തു എന്ന ഒരേ ഒരു സ്ഥലത്ത് മാത്രമായിരിക്കുമ്പോഴാണ്. പഴയ നിയമത്തിനടിയിലായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം അതിനെ സാദൃശ്യപ്പെടുത്തുന്നു. നിങ്ങളത് വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു സൺഡേ സ്കൂളിന്റെ പാഠമാകുന്നു. എന്റെ പക്കൽ കുറച്ച് തിരുവെഴുത്തുകളും കുറിപ്പുകളും ഞാൻ കുറിച്ചെടുത്തുകൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെയായിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പഴയ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നതെല്ലാം നമുക്ക് ദൃഷ്ടാന്തമായിരിക്കുന്നു. ദൈവത്തിന് തന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു മാർഗമുണ്ടെന്ന് നാം കാണുന്നു. എന്നാൽ ദാവീദ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് അവനൊരു രാജാവായി. അവൻ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് അവൻ വിചാരിച്ചു. എന്നാൽ അവൻ അതിനായി ഒരു ശരിയായ മാർഗത്തെ എടുത്തില്ല. ദൈവം തന്റെ സ്വന്തം വചനത്തെ തന്റെ സ്വന്തമായ മുൻനിയമിക്കപ്പെട്ട കാലത്ത് വെളിപ്പെടുത്തുന്നു എന്ന് നാം കാണുന്നു. മാർട്ടിൻ ലൂതറിന് ഇന്നത്തെ സന്ദേശത്തെ എങ്ങനെ അറിയാൻ കഴിയും? പ്രസ്ബിറ്റേറിയൻകാർക്ക് എങ്ങനെ അറിയാൻ കഴിയും? മാർട്ടിൻ എങ്ങനെ, അല്ലെങ്കിൽ കത്തോലിക്ക സഭ മാർട്ടിൻ ലൂതറിന്റെ സന്ദേശത്തെ എങ്ങനെ അറിയും? ലൂഥർകാരുടെ സന്ദേശത്തെ ജോൺ വെസ്ലി എങ്ങനെ അറിയും? വെസ്ലിക്ക് പെന്തിക്കോസ്തുകാരുടെ സന്ദേശത്തെ എങ്ങനെ അറിയാൻ കഴിയും? പെന്തിക്കോസ്തുകാർ ഈ സന്ദേശത്തെ എങ്ങനെ അറിയും? നോക്കൂ, അവനത് അതിന്റെ തക്ക കാലത്ത് വെളിപ്പെടുത്തുന്നു. കാരണം അതൊരു വിത്താകുന്നു. അങ്ങനെ അത് വളർന്ന് പക്വത പ്രാപിക്കുന്നത് പോലെ അവനവനെ തന്നെ വെളിപ്പെടുത്തുന്നു. അതിനെ മുളപ്പിക്കുന്നതിനായി സൂര്യന്റെ ചൂട് പോലെയാണ്. അത് പിഞ്ചായും ചെറുപ്പമായും ഇരിക്കുമ്പോൾ ആ വിത്തിനെ ഭൂമിയിൽ നിന്ന് മുളപ്പിക്കുന്നു. പിന്നെ അത് നിലകളെ കൊടുത്തിട്ട് സൂര്യന്റെ വേറൊരവസ്ഥയിലേക്ക് കടക്കുന്നു. അത് വിളയുന്ന സമയമാണെങ്കിൽ സൂര്യന്റെ ചൂട് അതിനെ കൊന്നുകളയും. അതിനാൽ അവൻ സൂര്യനെയും പ്രകൃതിയെയും തന്റെ വചനവുമായി കണ്ടുമുട്ടുന്നതിനായി നിയന്ത്രിക്കുന്നു. അവൻ തന്റെ സഭയെ, തന്റെ മുൻനിയമിക്കപ്പെട്ട മണവാട്ടിയെ അവർ ജീവിക്കുന്നതായ തക്ക കാലവുമായിട്ട് കണ്ടുമുട്ടാൻ നിയന്ത്രിക്കുന്നു. ഇന്ന് രാജ്യങ്ങൾ തകരുകയും ഭൂമി മുങ്ങിക്കൊണ്ടിരിക്കുകയും ഭിത്തിയിൽ കൈയെഴുത്തുമായിരിക്കെ പ്രകൃതി തന്നെ സ്വയം ഇത് നമ്മോട് പറയുന്നു. നാം സഭയും അതായിരിക്കുന്ന അവസ്ഥയും കാണുന്നു. നാം മണവാട്ടിയെയും അവൾ എത്തിയിരിക്കുന്ന അവസ്ഥയും കാണുന്നു. സഭ ഇവിടം വിട്ട് പോകുവാനായി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതിയാൽ നാം അറിയുന്നു. എന്തൊരു മഹത്തായ സമയമാകുന്നു. ഈ നാഴികയെ കാണുവാൻ എല്ലാ പ്രവാചകന്മാരും ആഗ്രഹിച്ചിരുന്നു. അവൻ തന്റെ വചനത്തെ അതിന്റെ തക്ക സമയത്ത് മാത്രമേ വെളിപ്പെടുത്തുന്നുള്ളൂ. നാം വായിക്കുന്ന അതേ വേദപുസ്തകം തന്നെ മാർട്ടിൻ ലൂതർ വായിച്ചിരുന്നു. മാർട്ടിൻ ലൂതർ വായിച്ച അതേ വേദപുസ്തകം തന്നെ വെസ്ലി വായിച്ചിരുന്നു. നാം വായിക്കുന്ന അതേ വേദപുസ്തകം തന്നെ പെന്തക്കോസ്തുകാർ വായിക്കുന്നു. പരീശന്മാർ വായിച്ചിരുന്ന അതേ വേദപുസ്തകം തന്നെ യേശു വായിച്ചു. എന്നാൽ അവർ വിത്തുമണി ഭാഗമായി കൊണ്ടിരിക്കുമ്പോൾ അതിനെ അതിന്റെ ആദ്യത്തെ അവസ്ഥയിൽ തന്നെ വെക്കാൻ ശ്രമിച്ചിരുന്നു. അവരുടെ നാഴികയെ കാണുന്നതിൽ അവർ അങ്ങനെ പരാജയപ്പെട്ടുപോയി. ദാവീദും അതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്തത്. ദൈവം ഈ വചനത്തെ അതിന്റെ തക്ക സമയത്ത് വെളിപ്പെടുത്തുകയും അവൻ തിരഞ്ഞെടുക്കുന്നവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ആർക്കാണ് അവൻ വെളിപ്പെടുത്തേണ്ടതെന്ന് ദൈവം തിരഞ്ഞെടുക്കുന്നു. അവനത് ലോകാരംഭത്തിന് മുമ്പേ തെരഞ്ഞെടുക്കുന്നു. അവന്റെ പ്രവൃത്തികളെല്ലാം അവനാൽ തന്നെ മുൻകൂട്ടി അറിയപ്പെട്ടിരിക്കുന്നതും മനുഷ്യനിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നതുമാണ്. അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ വെളിപ്പെടുത്തുന്നു. അത് അവന്റെ തെരഞ്ഞെടുത്ത കാലവും അവന്റെ തെരഞ്ഞെടുത്ത വ്യക്തിയുമാകുന്നു. അവൻ എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് ഒരിക്കലും ഒരു പാർട്ടിയെയോ ഒരു മതവിഭാഗത്തെയോ അതിനായി തെരഞ്ഞെടുക്കുന്നില്ല. കർത്താവ്, ഈ മനുഷ്യനെ ഈ ശുശ്രൂഷയിൽ ഇട്ടുകൊണ്ട് നീ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നുവെന്ന് അവനെ തിരുത്തിക്കൊണ്ട് പറയാൻ ആരാണ് ധൈര്യപ്പെടുന്നത്? ഈ മനുഷ്യൻ ഞങ്ങൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുന്നില്ല. ദൈവം അതിൽ തെറ്റാണെന്ന് ആരാണ് അവനോട് പറയാൻ പോകുന്നത്? അവനോടത് പറയുന്നതിനായി എന്നെക്കാളും കുറച്ചുകൂടി ചുമതല ബോധമില്ലാത്തവനായി ആരെങ്കിലും അതിനെ എടുക്കും. അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അവൻ അറിയാം. ആരെ തിരഞ്ഞെടുക്കണമെന്നും ആരെ വേണ്ട എന്നും എന്ത് ചെയ്യണമെന്നും എപ്പോഴത് ചെയ്യണമെന്നും അവനറിയാം. ഒരു പ്രത്യേക ജോലിക്കായി ഒരു വ്യക്തി യോഗ്യതയുള്ളവനാണെന്ന് നാം എത്രയധികം ചിന്തിച്ചാലും അതൊരു കാര്യമല്ല. സമയത്തേക്കും കാലത്തേക്കും ആരാണ് യോഗ്യതയുള്ളവനെന്ന് ദൈവത്തിനറിയാം. അല്ലെങ്കിൽ സമയത്തെയും അത് ചെയ്യുന്നതിനുള്ള സമയത്തെയും ആകുന്നു. വാസ്തവത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി, വാസ്തവമായും ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ഈ കാര്യങ്ങൾക്കായി കർത്താവിങ്കിലേക്ക് കാത്തിരിക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷയ്ക്കായി കാത്തിരിക്കുന്നു. നിങ്ങളൊരു വിളി അനുഭവപ്പെടുന്നെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണെന്ന് തീർച്ചയാക്കുക. അത് ശരിയാണെന്ന് തീർച്ചയാക്കുക. നിങ്ങൾ എന്താണോ പറയുന്നത് അത് സമയോചിതമാണെന്ന് തീർച്ചയാക്കുക. തിരുവെഴുത്ത് പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് അഭിഷിക്തനായിരുന്നു.
Samuel poured oil upon him. And he was chosen of
ശാമുവേൽ അവന്റെ മേൽ എണ്ണ പകർന്നിരിക്കുകയും ഇസ്രായേലിന്റെ രാജാവായിരിക്കാൻ അവൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായിരുന്നു.
And David got this revelation to bring the ark of the Lord.
ദാവീദിന്റെ നഗരത്തിലേക്ക് യഹോവയുടെ നിയമപ്പെട്ടകത്തെ കൊണ്ടുവരുന്നതിനുള്ള വെളിപ്പാട് ദാവീദിന് കിട്ടിയിരുന്നു.
Now there's nothing wrong. But you see,
ഇപ്പോൾ ഇവിടെ തെറ്റായിട്ട് യാതൊന്നുമില്ല. എന്നാൽ ദാവീദ് അതുമായി തെറ്റിപ്പോയി. ഇത് കണ്ടിട്ടോ, ഇതുപോലെയുള്ള ഒരു മനുഷ്യന്, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട രാജാവായ ഒരു മഹാനായ മനുഷ്യന് ഒരു വെളിപാട് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ക്രിസ്തുവിനെ ഒഴിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുള്ള രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും മഹാനായ രാജാവ് ദാവീദായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. കാരണം ക്രിസ്തു ദാവീദ് പുത്രനായിരുന്നു. ഈ മഹാനായ മനുഷ്യൻ പുതുതായി അഭിഷേകം ചെയ്യപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും വരികയായിരുന്നു. അവന് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള വെളിപാട് കിട്ടുകയും അത് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിച്ചുമിരുന്നു. എന്നാൽ ആ വെളിപാട് തെറ്റായിരുന്നു. ഇപ്പോൾ അതൊരു ഭയങ്കര കാര്യമാകുന്നു. ഇത് നമ്മുടെ വിഷയമായ ദൈവ ഇഷ്ടമില്ലാതിരിക്കെ ദൈവത്തിന് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സേവനം എന്നതുമായി ഇടപെടുന്നു. ശ്രദ്ധിക്കുക, ദാവീദിന് വെളിപാട് കിട്ടി.
Nathaniel that got the revelation.
അത് പ്രവാചകനായ നഥാനിയേലിനല്ലായിരുന്നു കിട്ടിയത്, എന്നാൽ രാജാവായ ദാവീദിനാണ് വെളിപാട് കിട്ടിയത്. അതിനെക്കുറിച്ച് നഥനായേലുമായിട്ട് കൂടിയാലോചന പോലും നടത്തിയിരുന്നില്ല. അവൻ നഥനായേലിനോട് ചോദിച്ചില്ല. എന്നാൽ ദിനവൃത്താന്തത്തിന്റെ ഒന്നാം പുസ്തകത്തിൽ അവൻ സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും കൂടിയാലോചിച്ചത് നിങ്ങൾ കാണുന്നില്ലേ? അവൻ നഥനായേലുമായി ഒരിക്കലും കൂടിയാലോചന നടത്തിയില്ല. അവൻ ജനങ്ങളുമായി കൂടിയാലോചിച്ചു. അവൻ ആ കാലത്തെ പുരോഹിതന്മാരോടും വേദപണ്ഡിതന്മാരോടും ശാസ്ത്രിമാരോടും കൂടിയാലോചിച്ചു. ദാവീദ് ആദ്യം കൂടിയാലോചന നടത്തിക്കൊണ്ട് അവരോട് പറഞ്ഞത്, നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് ഹിതമാകുന്നുവെങ്കിൽ എങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം നഗരത്തിൽ കൊണ്ടുവരിക. നാം ഈ കാര്യങ്ങളെ ചെയ്യുന്നതിന് മുമ്പായി ദൈവത്തോട് കൂടിയാലോചിക്കാം. എന്നാൽ പറഞ്ഞു, ശൌലിന്റെ കാലത്ത് അവർ നിയമപ്പെട്ടകമായ ഉരിമും തുമിമിനോട് കൂടിയാലോചന നടത്തുന്നത് ഉപേക്ഷിച്ചു കളഞ്ഞു. അവർ അത് ഗണ്യമാക്കിയിരുന്നില്ല. എന്നാൽ ദാവീദ് പറഞ്ഞു, നമുക്കെല്ലാവർക്കും കൂടി ദൈവത്തിങ്കിലേക്ക് മടങ്ങിച്ചെല്ലാം. നമുക്ക് ശരിയായ കാര്യത്തിൽ തിരികെ എത്താം. നാം ചെന്നിട്ട് നിയമപ്പെട്ടകത്തെ എടുത്ത് ഇവിടെ കൊണ്ടുവരാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നഗരത്തിലേക്ക് കൊണ്ടുവരിക. നമുക്കൊരു ഉണർവ് നടത്താം. നമുക്ക് ജനങ്ങളെ തിരികെ കൊണ്ടുവരാം.
But he got the revelation which seemed to be good.
എന്നാൽ അവന് കിട്ടിയ വെളിപാട് നന്നായി കാണപ്പെട്ടു, പക്ഷേ അത് ദൈവ ഇഷ്ടമായിരുന്നില്ല. അവൻ ചോദിച്ചിരിക്കേണ്ടതായ സ്ഥാനത്ത് ചോദിക്കാതെ അവൻ നായകന്മാരോട് കൂടിയാലോചിച്ചു. കാരണം അവൻ ഒരു രാജാവായി ഇപ്പോൾ തെരഞ്ഞെടുത്തിരുന്നതേ ഉള്ളൂ. അവൻ ആ രീതിയിൽ ചിന്തിച്ചു പോകുകയും, അതായത് തന്റെ മുഖ്യ നായകന്മാർ വലിയ ആളുകളാണ്. എന്നിട്ട് അവൻ നാമമാത്രക്കാരായ സഭയോട് അവർക്കൊരു ഉണർവിന് കഴിയുമോ എന്ന് പോയി ചോദിച്ചു. പുരോഹിതന്മാരും ശാസ്ത്രിമാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും അവരോടെല്ലാം അവൻ കൂടിയാലോചിച്ചു. ഇത് യഹോവയുടെ ഇഷ്ടമാണോ, അതാണെന്ന് അവരെല്ലാം കൂടി പറഞ്ഞു. എന്നാൽ ദൈവം എല്ലായ്പ്പോഴും ഇടപെടുന്നതായ ആ മുഖ്യമായ ഉറവിടത്തോട് ചോദിക്കാൻ പരാജയപ്പെടുകയും അതിനാൽ അത് കിട്ടുന്നതിൽ അവൻ പരാജയപ്പെട്ടു പോയി. അവന്റെ ഉദ്ദേശം നല്ലതായിരുന്നു, അവന്റെ പ്രേരണ നല്ലതായിരുന്നു, അവന്റെ വസ്തുനിഷ്ഠ നല്ലതായിരുന്നു. അത് നഗരത്തിൽ ഒരു ഉണർവ് കൊണ്ടുവരുന്നതിനും ജനങ്ങളെ തിരികെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നതിനുമായിരുന്നു. എന്നാൽ ദൈവം അത് ചെയ്യുന്നതിന് പറഞ്ഞിരുന്ന രീതി അവർ ഒരിക്കലും ചെയ്തില്ല. സകല ജനങ്ങളും പുരോഹിതന്മാർ പോലും രാജാവ് ശരിയാണെന്ന് സമ്മതിച്ചിരുന്നു. അവർക്ക് പെട്ടകം തിരികെ നഗരത്തിൽ വേണ്ടിയിരുന്നു. അവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു. അവർക്കൊരു ഉണർവ് ആവശ്യമായിരുന്നു. എന്നാൽ ദൈവം തന്റെ വചനത്തെ അതിന്റെ കാലത്ത് ജനങ്ങൾക്ക് വെളിപ്പെടുത്തുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടില്ലായിരുന്നു. അതിന്റെ തക്ക കാലത്ത് അത് രാജാവിന് വെളിപ്പെടുത്തുമെന്ന് അവൻ ഒരിക്കലും വാഗ്ദത്തം ചെയ്തിട്ടില്ലായിരുന്നു. ദൈവം ഒരംശം പോലും മാറ്റമുള്ളവനല്ല. അവനത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടില്ലായിരുന്നു. എത്ര ആത്മാർത്ഥതയുണ്ടായിരുന്നാലും, എത്ര നല്ല പ്രേരണയുണ്ടായിരുന്നാലും, എത്ര നല്ല വസ്തുനിഷ്ഠതയുണ്ടായിരുന്നാലും, ജനങ്ങൾക്ക് എത്രമാത്രം അത് ആവശ്യമായിരുന്നാലും, അതിന്റെ ആവശ്യകതയെ കാണാൻ കഴിഞ്ഞാലും അതൊരു കാര്യമല്ല. ഈ കാര്യങ്ങളിലെല്ലാം ഒരു ദൈവ ഇഷ്ടം നിർവഹിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഞാൻ ദൃഢമായിട്ട് നിങ്ങളുടെ മനസ്സിലിറക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാനത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ആ കാരണത്താലാണ് ഞാൻ ദീർഘസമയം അത് വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ടെലിഫോണിലും കൂടാതെ ഇതുമായി സംബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളുടെ സമയം എടുക്കുകയല്ല, എന്നാൽ നിങ്ങൾ ഇത് കാണുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പക്കൽ സമയം കിട്ടുന്നില്ലെങ്കിൽ ഈ ടേപ്പുകളെ വാങ്ങിക്കൊള്ളുക. അത് എത്ര ആവശ്യമുള്ളതായാലും, അത് ആവശ്യമുണ്ടെന്ന് എത്രമാത്രം എല്ലാവരും സമ്മതിച്ചാലും അതൊരു കാര്യമല്ല. അതെത്ര സത്യമായിരുന്നാലും അവിടെ ഒരു കാര്യം കൂടി കണ്ടുപിടിക്കുന്നതിനായിട്ടുണ്ട്. അത് ദൈവത്തിന്റെ ഇഷ്ടമാണോ എന്നുള്ളതാണ്. ദൈവം തന്റെ രഹസ്യങ്ങളെ തന്റെ രാജാക്കന്മാർക്ക് വെളിപ്പെടുത്തുമെന്നോ തന്റെ രഹസ്യങ്ങളെ തന്റെ ജനങ്ങൾക്ക് വെളിപ്പെടുത്തുമെന്നോ ദൈവം ഒരിക്കലും വാഗ്ദത്തം ചെയ്തിട്ടില്ല. ഇമളയുടെ മകനായ മീഖായാവിന്റെ സമയത്തെ പോലെ എന്തോ ഇത് കാണപ്പെടുന്നു. നമ്മുടെ പാഠത്തെ നാം ഇടുകയല്ല, എന്നാൽ ഇത് നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്ന് ഇത് നിങ്ങൾക്ക് സത്യമായിട്ട് കാണിക്കുന്നതിനായും, അതിനാൽ നിങ്ങൾ ഇത് വിട്ടുപോകാൻ ഇടയാകാതിരിക്കുന്നതിനു വേണ്ടി വേറൊരു സമയത്തേക്ക് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. മീഖായാവിന്റെ കാലത്ത് അവനൊരു പാവപ്പെട്ട മനുഷ്യനും കൂടാതെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നവനുമായിരുന്നു. എന്നാൽ ഇസ്രായേൽ ദൈവത്തിന് കീഴിലുള്ള ഒരു ദേശമായിരിക്കെ ആഹാബ് ഇസ്രായേലിന്റെ രാജാവായിരുന്നു. അവനൊരു സ്കൂൾ പണിതുണ്ടാക്കിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതും തന്റെ അധികാരത്തിലുള്ളതുമായ 400 പ്രവാചകന്മാർ അവൻ ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. അവർ മഹാന്മാരായ ആളുകളായിരുന്നു. അവർ വെറും കള്ളപ്രവാചകന്മാരായിരുന്നില്ല, അവർ എബ്രായ പ്രവാചകന്മാരായിരുന്നു. യഥാർത്ഥ മനുഷ്യരായിരുന്നു. ഈ മനുഷ്യരിൽ കൂടി അവർ കർത്താവിനോട് കൂടിയാലോചിച്ചു, എന്നിട്ട് അവർ പ്രവചിക്കുകയും ചെയ്തു. എന്നാൽ ശരിയായ ഏറ്റുമുട്ടലിന്റെ സമയം വന്നപ്പോൾ അവരിൽ എല്ലാവരും തന്നെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് അവർ പുറത്തായിരുന്നു. ജോഹോഷഫാത്ത് യെരുശലേമിൽ നിന്നും ആഹാബ് രാജാവിനെ കാണുന്നതിനായി വന്നു. അവർ രാജവസ്ത്രം ധരിച്ച് പടിവാതിൽ പ്രവേശനത്തിങ്കൽ സിംഹാസനത്തിൽ ഇരിക്കുകയും പ്രവാചകന്മാരെ അവിടേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. ആദ്യമായിട്ട് ആഹാബ് പറഞ്ഞത്, നമുക്കിവിടെ രാമോത്ത് ഗിലയാദിൽ ഒരു സ്ഥലമുണ്ട്, യഥാർത്ഥത്തിൽ അത് നമുക്ക് അവകാശപ്പെട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അത് യഹോവായി പ്രകാരം അരളി ചെയ്തതാകുന്നു. യോശുവ ജനങ്ങൾക്കായി അത് ഭാഗിച്ചു കൊടുത്തിരുന്നു, എന്നാൽ ഫെലിസ്തീയർ തങ്ങളുടെ കൈവശമാക്കിയിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇതാ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപ്പം ആവശ്യമായിരിക്കുന്നു, അത് ഉത്പാദിപ്പിക്കുന്നതിന് നമുക്ക് വേണ്ടത്രയും സ്ഥലമില്ലാതെയും ഇരിക്കുന്നു. യഹോവയായ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ സ്ഥലത്തു നിന്നും പുറജാതികളും നമ്മുടെ ശത്രുവുമായ ഫെലിസ്തീയർ അവരുടെ മക്കളെ തീറ്റുന്നു. അത് വളരെ ശരിയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ ജനമായ നാം നമ്മുടെ മക്കളുമായിട്ട് ആവശ്യക്കാരായി ഇവിടെ ഇരിക്കുമ്പോൾ ദൈവം നമ്മെ മിസ്രയീമിൽ നിന്ന് വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് നമുക്ക് തന്നതായി നിലത്ത് നമ്മുടെ ശത്രുക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ തീറ്റുന്നു. അതൊരു വൈദിക പണ്ഡിതനെ എഴുന്നേൽപ്പിക്കും. അത് ശരിയല്ലേ? എന്നിട്ട് അവർ ചോദിച്ചു, ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്ഥലത്തെ എടുക്കുന്നതിനായി നമുക്ക് പോകാമോ? ജഹോഷഫാത്ത് പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാം, നാം സഹോദരന്മാരാണല്ലോ. നീ യഹൂദിയിലും ഞാൻ യെരുശലേമിലുമായിരിക്കുന്നു. അതോ അത് മറിച്ചാണോ? ഇല്ല, അത് ശരിയാണ്. അത് യഹോഷഫാത്ത് ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയൊക്കെ ആയാലും യഹോഷഫാത്ത് ഒരു നല്ല മനുഷ്യനും ഒരു രാജാവും ഒരു നീതിമാനായ മനുഷ്യനുമായിരുന്നു. അവൻ യഹോവയെ സ്നേഹിച്ചിരുന്നു. ആഹാബ് ഒരു ശീതോഷ്ണമാനായ വിശ്വാസിയായിരുന്നു. അങ്ങനെ അവരെ അവിടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ യഹോഷഫാത്ത് പറഞ്ഞു, ശ്രദ്ധിക്കൂ, നമുക്ക് ആദ്യമായിട്ട് യഹോവയുടെ അരുളപ്പാട് എന്താണെന്ന് ചോദിക്കാം. അതിനെക്കുറിച്ച് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടല്ലോ. നോക്കൂ, യഹോശഫാത്ത് ചെയ്ത കാര്യം ദാവീദ് ചെയ്തിരുന്നുവെങ്കിൽ നാം അത് ചെയ്യേണ്ടിയിരിക്കുന്നില്ലേ എന്നവൻ ചോദിച്ചു. ഒരു ഇസ്രായേലിയനായിരിക്കെ പെട്ടെന്ന് ആഹാബ് പറഞ്ഞു, തീർച്ചയായും എന്റെ പക്കൽ 400 എബ്രായർ നമ്മെ പോലെയുള്ള ഞങ്ങളുടെ തന്നെ സ്വന്തം സഭാസംഘടനയിലെ എബ്രായ പ്രവാചകന്മാരുണ്ട്. ഞാൻ അവരോട് കൂടി ആലോചിക്കാം, അവർ പ്രവാചകന്മാരാണ്. സഹോദരൻ ബ്രൻഹാം, ഒരു പ്രവാചകനോ? അതെനിക്കൊരു ഇടർച്ചയുണ്ടാക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. ഓ അതെ, യിരെമ്യാവിന്റെ സമയത്തും ഒന്നുണ്ടായിട്ട് അവർ 2 വർഷത്തേക്ക് മാത്രമേ ബന്ധനത്തിലായിരിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. യഹോവ യിരെമ്യാവിനോട് 70 എന്ന് പറഞ്ഞിരുന്നു. അവൻ ഒരു നുകമുണ്ടാക്കി കഴുത്തിൽ വെക്കുകയും ഹനനിയ പ്രവാചകൻ അതെടുത്ത് ഒടിച്ചു കളയുകയും ചെയ്തു. എന്നാൽ അവൻ എന്ത് പറ്റിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓ അതെ, നിങ്ങൾക്ക് വചനത്തോടൊപ്പം നിൽക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ പ്രവാചകന്മാർ വന്ന് പ്രവചിച്ചുകൊണ്ട് പറഞ്ഞു, പുറപ്പെടുക, യഹോവ നിന്നോട് കൂടെയുണ്ട്. അവരിൽ ഒരുവൻ, ഞാൻ അവന്റെ പേരോർക്കുന്നില്ല, അത് അവരുടെ മുഖ്യനായിരുന്നു, അത് സിദക്കിയാവായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ രണ്ട് ഇരുമ്പ് കൊമ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇവ കൊണ്ട്, അവനൊരു സത്യസന്ധനായ മനുഷ്യനായിരുന്നു, ഇവ കൊണ്ട് അവർ ഒടുങ്ങും വരെ കുത്തിക്കളഞ്ഞിട്ട് ദൈവത്തിന് അവകാശപ്പെട്ടത് നീ എടുക്കും, ഇത് നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനൊരു കപടവേഷധാരിയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവനൊരു നല്ല മനുഷ്യനായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രവാചകന്മാർ എല്ലാവരും തന്നെയായിരുന്നു. പ്രവാചകന്മാരോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതെ, ഓർക്കുക, യേശുക്രിസ്തുവിനെ കൊല്ലാൻ അനുമതി നൽകിയ അതേ മനുഷ്യൻ പ്രവചിക്കുകയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ അത് അവന്റെ കാര്യസ്ഥാനമായിരുന്നു. അവൻ ആ വർഷത്തെ മഹാപുരോഹിതനായിരുന്നു. അങ്ങനെയായിരിക്കെ അവൻ ആ കാര്യസ്ഥാനമുണ്ടായിരുന്നു. അവൻ ആ കാര്യസ്ഥാനത്തെ എടുക്കുകയും ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വരികയും ചെയ്തു. അതവൻ രക്ഷിക്കപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരുന്നോ എന്ന് അർത്ഥമാക്കുന്നില്ല. കയ്യഫാവ് പ്രവചിച്ചിരുന്നു, കാരണം അതവന്റെ കാര്യസ്ഥാനമായിരുന്നു അത് ചെയ്തിരുന്നത്. ഈ പ്രവാചകന്മാർ അവർ പ്രവാചകന്മാരായിരിക്കെ പ്രവാചകന്റെ കാര്യസ്ഥാനമായിരുന്നു പ്രവചിച്ചു. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേലാകുകയും അവർ ആത്മാവിന്റെ ദാനമുള്ള മനുഷ്യരാകുകയും ചെയ്തു. ഞാൻ 99% പെന്തക്കോസ്തുകാരായ ജനങ്ങളോടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ പലപ്പോഴും ദൈവത്തിന് ഒരു മനുഷ്യനുമായിട്ട് ഇടപെടാൻ കഴിയും. അവർക്കൊരു കൃപാവരം കൊടുക്കുകയും ചെയ്തിട്ട് ജനങ്ങൾ അവരെ പിഴിഞ്ഞു കളയുകയും ചെയ്യും. അവർ ശരിക്കും ദൈവത്താൽ വിളിച്ചയക്കപ്പെട്ടവരല്ലെങ്കിൽ അത് ദൈവമിഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ആ പുരുഷനോ അല്ലെങ്കിൽ ആ സ്ത്രീയോ പറയാൻ കാരണമാക്കും. എന്തുകൊണ്ടെന്നാൽ ജനങ്ങൾ അത് ചെയ്യുന്നതിനായി അവരെ നിർബന്ധിക്കും. എപ്രകാരം എനിക്ക് നമ്മുടെ ഇവിടെയുള്ള പാസ്റ്ററിനെ തന്നെ അതിനായി പിടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ കാടുകളിൽ വെച്ച് ഏകദേശം 3 മണിക്ക് പോയി സഹോദരൻ നെവിലിയോട് പറയുക എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ അടുക്കൽ എത്തിയിരുന്നു. ശരിയല്ലേ സഹോദരൻ നെവിൽ? എല്ലാവരും സഹോദരൻ നെവിലെ എനിക്ക് വേണ്ടി പ്രവചിക്കുക, എന്നോട് ഇതോ അല്ലെങ്കിൽ അതോ പറയുക. നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ട് കാര്യങ്ങൾ പറയിക്കാൻ കഴിയും, എന്നാൽ അത് വന്നു ഭവിക്കുകയില്ല. ഇത് കർത്താവ് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നതിനായി കാത്തിരിക്കുന്നവർക്കാണ്. അവർ സ്വാഭാവികമായ ബോധത്താൽ ഈ കാര്യങ്ങളിലേക്ക് നോക്കി. ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാകുന്നു. എന്നാൽ അവർ വചനത്തെയും ദൈവേഷ്ടത്തെയും കണ്ടുപിടിച്ചിരുന്നില്ല. അതിനുശേഷം മിക്കയാവ കടന്നു വരികയും അവന്റെ പക്കൽ ഒരു ദർശനവും ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവൻ ആദ്യമായിട്ടത് പരിശോധിച്ചു നോക്കി, എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന് രാത്രിയിലേക്ക് സമയം തരിക, ഞാനത് കണ്ടുപിടിച്ചിട്ട് ഒരുപക്ഷെ നാളെ എനിക്കതിന് ഉത്തരം പറയാൻ കഴിയും. അവൻ മറ്റുള്ള പ്രവാചകന്മാരുമായിട്ട് യോജിച്ചിട്ട് യഹോവ ഇപ്രകാരം പറയുന്നു എന്ന് പറയുന്നതിന് തിടുക്കം കാട്ടിയില്ല. യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കുമെന്ന് അവൻ പറഞ്ഞു. അടുത്ത ദിവസം ദൈവവനോട് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നത് നാം കാണുന്നു. അത് പരിപൂർണമായിട്ട് മറ്റുള്ളവരുമായിട്ട് പരസ്പര വിരോധമായിരുന്നു. ആ മുഴുവൻ സ്കൂളുമായിട്ട് അത് വിരുദ്ധമായിരുന്നു. അതിനുവേണ്ടി അവരിൽ ഒരുവൻ മുമ്പോട്ട് കടന്നുവന്ന് അവന്റെ ചെകിട്ട തടിക്കു പോലും ചെയ്തു. എന്നാൽ നോക്കൂ, അവൻ കാത്തിരുന്നു. Then when he did that, he compared his prophecy. അങ്ങനെ അവൻ ചെയ്തപ്പോൾ തന്റെ പ്രവചനത്തെയും തന്റെ ദർശനത്തെയും അവൻ എഴുതപ്പെട്ട വചനവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുകയും അത് തിരുവെഴുത്തുമായിട്ട് ശരിയുമായിരുന്നു. ആരെങ്കിലും തങ്ങൾക്ക് ജനങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നതിനുള്ള വെളിപാടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് വചനത്തിന് വിപരീതമാണ്. അവരിൽ ആരും തന്നെ ഒരിക്കലും അത് ചെയ്തില്ല. ഓ, ഞങ്ങൾ അതിനുവേണ്ടി നിൽക്കുകയും ഇതും അതും മറ്റേതുമാണെന്ന് അവർ പറയുമ്പോൾ അത് വചനത്തിന് വിപരീതമാണ്. അവർ സർപ്പസന്തതിയെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് തിരുവെഴുത്തിന് വിപരീതമാണ്. മറ്റുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ തിരുവെഴുത്തിന് വിപരീതമാണ്. അത് തക്ക സമയത്തെ വചനപ്രകാരമായിരിക്കണം. ഇപ്പോൾ ദാവീദ് അത് മാത്രം ചെയ്തിരുന്നുവെങ്കിൽ, കാരണം നിയമപ്പെട്ടകം വരികയായിരുന്നു, എന്നാൽ ആ സമയത്ത് അതിന് യാതൊരു സ്ഥാനവുമില്ലായിരുന്നു. ശ്രദ്ധിക്കുക, അവർ പെട്ടകത്തെ കൊണ്ടുവരാനായി പോയപ്പോൾ സ്ഥാനമാനികൾ എല്ലാവരും കൂടി പറഞ്ഞു, ദാവീദേ, അതാണ് ചെയ്തിരിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം, നമുക്കൊരു ഉണർവ് ആവശ്യമായിരിക്കുന്നു. അത് യഥാർത്ഥ പെന്തിക്കോസ്ത് ആയിരുന്നു. ഇന്നത് ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരുമാണ്. ദാവീദേ, നീ ഞങ്ങളുടെ രാജാവാകുന്നു, ഇന്ന ഇന്ന ക്യാപ്റ്റനും ഇന്ന ഇന്ന മേജറും ഇന്ന ഇന്ന ജനറലും നിന്റെ യോഗത്തിലുണ്ടായിരിക്കും, കാരണം അത് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് ദാവീദിനോട് അവർ പറഞ്ഞു. അപ്പോൾ ഈ രാജ്യം മുഴുവനും നിന്നോടൊപ്പമാകുന്നു. അത് തന്നെയാണ് ഇന്നത്തെയും കാര്യം. എനിക്ക് രാജ്യം വേണ്ട, മറ്റാരും തന്നെ നിന്നില്ലെങ്കിലും എനിക്ക് ദൈവം ആവശ്യമായിരിക്കുന്നു. ദാവീദിന്റെ കയ്യിൽ എല്ലാ സഹസ്രാധിപന്മാരും ഉണ്ടായിരുന്നു. അവന് സൈന്യബലവുമായിട്ട് സഹകരണമുണ്ടായിരുന്നു. അവന് സകല സഭാ സംഘടനകളുമായിട്ടും സകല വേദശാസ്ത്ര പണ്ഡിതന്മാരുമായിട്ടും സഹകരണമുണ്ടായിട്ട് എല്ലാവരും അവനോട് സംബന്ധിച്ചിരുന്നു. അതുപോലെ തന്നെ ആഹാബിനും മറ്റുള്ളവർക്കുമായിരുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. എന്നാൽ അവന് ദൈവമില്ലായിരുന്നു, കാരണം അവൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പുറത്തായിരുന്നു. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ ആശിക്കുന്നു. ശ്രദ്ധിക്കുക, അവർക്ക് കഴിയാവുന്ന എല്ലാവിധ മതപരമായ കാര്യങ്ങളും അവർ ചെയ്തിരുന്നു. ഒരുപക്ഷെ അവർ ഒരു മഹത്തായ ഉണർവിയോഗം, പെട്ടകം തിരികെ കൊണ്ടുവരാൻ പോകുന്നുവെന്ന് വലിയ പരസ്യങ്ങളും മറ്റും നടത്തിയിട്ടുണ്ടാകാം. നമുക്കൊരു ഉണർവുണ്ടാകാൻ പോവുകയാണ്, നാം ഇത് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, അവൻ പാട്ടുകാരെ അയച്ചു. അവൻ ജനങ്ങളെ തപ്പും കാഹളത്തോടും കൂടി അയച്ചിട്ട് അവർക്കറിയാവുന്ന രീതിയിലുള്ള എല്ലാവിധ ഭക്തിപരമായ കാര്യങ്ങളും ചെയ്തു. അപ്പോഴും ദൈവം അതിലില്ലായിരുന്നു. അത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് പോലെ എന്തോ കാണപ്പെടുന്നു. നാം അതല്ലേ ചെയ്യുന്നത്? അവർ പാട്ടുകാരെയും വാദ്യക്കാരെയും കാഹളമൂതുന്നവരെയും എല്ലാം എടുത്തിരുന്നു. അവർ സ്ത്രീകളെയും പുരുഷന്മാരെയും പാടുന്ന ഏവരെയും എടുത്തിരുന്നു. അങ്ങനെ അവരെല്ലാവരെയും എടുത്തുകൊണ്ട് അവർ ഭക്തിപരമായ എല്ലാ ചേഷ്ടകളിൽ കൂടെയും പോയിരുന്നു. ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ എനിക്കിത് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഈ സഭാ സംഘടനകളും എല്ലാ പെന്തക്കോസ്ത് സഭകളും പാടുകയും ആർക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവിധ ഭക്തിപരമായ ചേഷ്ടകളിൽ കൂടെയും പോകുന്നു. ശ്രദ്ധിക്കുക, ദാവീദ് പൂർണ്ണ ശക്തിയോടെ ഘോഷിച്ചും കൊണ്ട് നൃത്തം ചെയ്യുകയും അവന് കഴിയാവുന്ന എല്ലാവിധ ഭക്തിപരമായ ചേഷ്ടകളിൽ കൂടെ പോവുകയും ചെയ്തിരുന്നു. അപ്പോഴും ദൈവം അതിലില്ലായിരുന്നു. അവന്റെ ഉദ്ദേശവും വസ്തുനിഷ്ഠതയും എല്ലാം ശരിയായിരുന്നു, എന്നാൽ അതുമായി അവൻ തെറ്റായ വഴിയെടുത്തിരുന്നു. നോക്കൂ, എല്ലാവിധ മതപരമായ ഇളക്കങ്ങളും അവൻ ചെയ്തു. ആർക്കുകയും പാടുകയും വിശേഷ രീതിയിലുള്ള പാട്ടുകാരും വിശേഷ രീതിയിലുള്ള ആർപ്പുകാരും എല്ലാം ഉണ്ടായിരുന്നു. അവർ ആത്മാവിൽ നൃത്തം ചെയ്തു, അവർ ഭക്തിപരമായതെല്ലാം ചെയ്തു. അതിന്ന് നമ്മുടെ കാലത്ത് ഉള്ള ഈ വലിയ കുരിശുയുദ്ധം പോലെ എന്തോ ആണ്. അവർ ക്രിസ്തുവിന് വേണ്ടി ലോകത്തെ നേടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. വലിയ ഉരുൾപൊട്ടുന്ന ഉണർവുകളും മഹത്തായ കാര്യങ്ങളും സംഭവിക്കുന്നു. ആ കാലം കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവർക്കൊന്ന് മനസ്സിലാക്കാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ അവൾ വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവർ കുരിശിയുദ്ധങ്ങളും സഭാ സംഘടനകളും അങ്ങനെയുള്ളതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അത് പരിണമിക്കുന്നത് മിക്കവാറും ദാവീദിന്റെ സമയത്തെ പോലെ തന്നെയാണ്, അത് പ്രാവർത്തികമാകുകയില്ല. നമ്മുടെ ഇന്നത്തെ ചില വലിയ മഹാന്മാരായ സുവിശേഷ പ്രസംഗികർ പറയുന്നത് ആറാഴ്ചക്കുള്ളിൽ അവർക്ക് 30,000 പേർ പരിവർത്തനം ചെയ്തിരിക്കുന്നു എന്നാണ്. എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് തിരികെ ചെല്ലുമ്പോൾ 30 പേര് പോലുമില്ല. എന്തോ അവിടെ തെറ്റുപറ്റിയിരിക്കുന്നു. എന്താകുന്നു അത്? അത് ദാവീദ് ചെയ്ത അതേ കാര്യം തന്നെ. വലിയ ഉയർന്ന സ്ഥാനമാനികളും മഹാന്മാരായ മനുഷ്യരും വലിയ പ്രാസംഗികരും മഹത്തായ സ്കൂളുകളും വലിയ അധികാരവുമാകുന്നു. എന്നാൽ അപ്പോഴും അവർ ദൈവത്തിന്റെ വചനത്തിന്റെ മുഖത്ത് നോക്കി തക്ക കാലം എപ്പോഴാണ് എന്ന് നോക്കുന്നതിന് പകരം അവർ ഒരു പഴയ സഭാ സംഘടനയോട് അതിനെപ്പറ്റി ആലോചിക്കുന്നു. വർഷത്തിന്റെ ചില പ്രത്യേക സമയത്തല്ലാതെ നിങ്ങൾക്ക് ചില പ്രത്യേക ഫലങ്ങളെ വിളയിപ്പിക്കാൻ കഴിയുകയില്ല. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അവരുടെ ഭക്തിപരമായ വികാരാവേശങ്ങൾ മഹത്തായതായിരുന്നു. അവരുടെ ഉദ്ദേശം മഹത്തമേറിയതായിരുന്നു. അവരുടെ കുരിശിയുദ്ധം മഹത്തേറിയതായിരുന്നു. അവരുടെ പാട്ട് മഹത്തേറിയതായിരുന്നു. അവരുടെ നൃത്തം മഹത്തേറിയതായിരുന്നു. അവരുടെ ആർപ്പ് മഹത്തായതായിരുന്നു. അവരുടെ വാദ്യം മഹത്തായതായിരുന്നു. അവരുടെ പക്കൽ പെട്ടകവും ഉണ്ടായിരുന്നു. ദൈവത്തെ കൂടാതെ പെട്ടകം കൊണ്ട് എന്ത് ഉപകാരമാണുള്ളത്? അത് വെറുമൊരു തടിപ്പെട്ടിയും അതിനുള്ളിൽ രണ്ട് കൽപ്പലകയും ഉണ്ടായിരുന്നു. അത് സ്നാനപ്പെട്ടിട്ട് തിരുവത്താഴം എടുക്കുന്നത് പോലെയാണ്. നിങ്ങൾ ആദ്യം മാനസാന്തരപ്പെടാതെ സ്നാനപ്പെട്ടത് കൊണ്ട് എന്താണ് പ്രയോജനം? തിരുവത്താഴം എടുത്തിട്ട് ദൈവത്തിന്റെ ബാക്കിയുള്ള വചനത്തെ വിശ്വസിച്ച് ഒരു ജീവിതം ജീവിക്കാതെ ഒരു കപട വിശ്വാസിയായിട്ട് ജീവിക്കുന്നത് എന്ത് ഉപകാരമാണ് ചെയ്യുന്നത്? അതിൽ പങ്കെടുക്കുകയും ബാക്കി കാര്യങ്ങളിൽ പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അവിടെ എന്തോ തെറ്റായിട്ടുണ്ടെന്നുള്ളതിനെ കാണിക്കുന്നു. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെയും അവന്റെ കാലത്തെയും അവന്റെ സമയത്തെയും പരിഗണിക്കാതെ വെറും ജനങ്ങളുടെ ആശയം മാത്രമായിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കിപ്പോൾ കാണാം. നിങ്ങൾ ഇവിടേക്ക് വന്ന യോഗം എന്തുകൊണ്ട് നടത്തുന്നില്ല എന്ന് വളരെയധികം ജനങ്ങൾ എന്നോട് ചോദിക്കും. ശരിയെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിളിക്കാം, ഇതൊപ്പിടുക അതൊപ്പിടുക അല്ലെങ്കിൽ മറ്റേത് ചെയ്യുക. നിൽക്കൂ, നിങ്ങൾ അത് ആവശ്യപ്പെടുന്നുണ്ടാകാം, എന്നാൽ ദൈവം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? വളരെയധികം ജനങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു, എനിക്ക് ക്ഷണനവും എനിക്ക് കൂടിക്കാഴ്ചകളും വ്യക്തിപരമായ കൂടിക്കാഴ്ചകളും ഉണ്ടായിരുന്നിട്ട് ഒരു വർഷത്തോളമായി കാത്തിരിക്കുന്നു, ഇനിയും കാത്തിരിക്കുക. എന്താണ് പറയേണ്ടിയെന്ന് ദൈവം എന്നോട് പറയാതെ എന്താണ് പറയേണ്ടതെന്ന് ഞാൻ എങ്ങനെ അറിയും? നോക്കൂ, എനിക്ക് കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ആ കാരണത്താലാണ് അത് എഴുതുക എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ എന്താണ് അവൻ പറഞ്ഞതെന്ന് ഞാൻ കാണട്ടെ. കാത്തിരിക്കുക, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അത് ശരിയല്ലേ? ശ്രദ്ധിക്കുക, അവർ ആ കാലത്തെ പുരോഹിതന്മാരെയും വേദശാസ്ത്ര പണ്ഡിതന്മാരെയും സഭാ സംഘടനകളുമായിട്ടാണ് ആലോചിച്ചത്. ശ്രദ്ധിക്കുക, അങ്ങനെ ചെയ്യുന്നതിൽ, അതായത് പുരോഹിതനോട് ആലോചിക്കുകയും സഭാജനങ്ങളോട് ആലോചിക്കുകയും ജനങ്ങളോട് ആലോചിക്കുകയും ചെയ്യുന്നതിൽ കൂടെ അവർ ഇത് തെറ്റായിട്ട് ചെയ്തു. ശ്രദ്ധിക്കുക, പെട്ടകം വചനമായിരുന്നു, അത് ശരിയാണെന്ന് നമുക്കറിയാം. കാരണം പെട്ടകം ക്രിസ്തുവാകുന്നു, ക്രിസ്തു വചനമാകുന്നു. പെട്ടകം അല്ലെങ്കിൽ വചനം ആദ്യമായിട്ട് അതിന്റെ യഥാർത്ഥമായി നിയോഗിക്കപ്പെട്ട അവസ്ഥയിൽ വെച്ചില്ലായിരുന്നു. ഓ, സഭയെ ഇത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടരുത്. ഒരു വലിയ ഉണർവ് വരുന്നത് പോലെ എല്ലാ കാര്യങ്ങളും സമ്പൂർണവും എല്ലാ കാര്യങ്ങളും കാഴ്ചയ്ക്ക് നന്നായി വരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് ശരിയായ വ്യക്തിയോട് കൂടി ആലോചിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി. അവർ പുരോഹിതന്മാരോടും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോടും കൂടി ആലോചിച്ചു, വേദശാസ്ത്ര പണ്ഡിതന്മാരോട് ആലോചിച്ചു, പാട്ടുകാരോട് ആലോചിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും തമ്മിലൊരു യോജിപ്പിൽ കിട്ടി. കൂടാതെ ഒരു വലിയ പട്ടാള സംഘടനയോടും രാജ്യത്തിന്റെ സേനാബലത്തോടും കൂടി ആലോചിച്ചിരുന്നു. അങ്ങനെ ഒരു വലിയ യോഗത്തിനു വേണ്ടി എല്ലാ കാര്യങ്ങളും പൊരുത്തപ്പെട്ടു വന്നിരുന്നു. എന്നാൽ അവർ ദൈവത്തോട് കൂടി ആലോചിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. അതുപോലെ തന്നെ ആഹാവും അതുപോലെ തന്നെ മറ്റുള്ളവരും ചെയ്തിരുന്നു. എന്തൊരു നിമിഷമാകുന്നു, ഇത് വിട്ടുകളയരുത്. അവർക്കത് കിട്ടാൻ പരാജയപ്പെട്ടു പോയി. കാരണം അവർ ദൈവത്തോട് ആലോചിച്ചില്ലായിരുന്നു. ശ്രദ്ധിക്കുക, പുരോഹിതന്മാരുടെ അടുക്കൽ പോകുന്നതിൽ കൂടിയും വേദപണ്ഡിതന്മാരുടെ അടുക്കൽ പോകുന്നതിൽ കൂടിയും സേനാബലത്തിന്റെ അടുക്കൽ പോകുന്നതിൽ കൂടിയും ദൈവത്താൽ അയക്കപ്പെട്ട ആ നാഴികയിലേക്കുള്ള സന്ദേശവാഹകനായ നാഥാനെ പരിഗണിക്കുക പോലും ചെയ്യാതിരുന്നതിൽ കൂടെ അവരത് തെറ്റായി ചെയ്തു. അവർ ചെന്ന് പെട്ടകം എടുത്ത് ഒരു പുതിയ വണ്ടിയിൽ വെച്ചു, അല്ലെങ്കിൽ ഒരു പുതിയ സഭാ സംഘടന തുടങ്ങാൻ പോകുകയായിരുന്നു. അത് ദൈവത്താൽ നൽകപ്പെട്ടതും നിയോഗിക്കപ്പെട്ടതുമായ രീതിയിലല്ല വെച്ചത്. അത് ലേവിയരുടെ തോളുകളിൽ ചുമക്കപ്പെടേണ്ടിയിരുന്നു. എന്നാൽ നിങ്ങൾ തെറ്റായിട്ട് തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങൾ തെറ്റായിട്ട് തന്നെ തുടരുന്നു. ഒരു വെടിയുണ്ട് ഒരു ലക്ഷ്യസ്ഥാനത്തെ കുന്നം വെച്ചിട്ട് അതിന്റെ കുഴൽ ആയിരത്തിൽ ഒരംശം ഇളകിയാൽ അത് തുടക്കത്തിലെ 100 ഗജത്തിൽ തന്നെ 4-5 ഇഞ്ച് മാറിക്കഴിഞ്ഞിരിക്കും. നിങ്ങൾ തെറ്റായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഓ ദൈവമേ, ഈ കാര്യങ്ങൾ തെറ്റായിട്ട് തുടങ്ങുകയും ഈ നാഴികയിലെ വലിയ കുരിശ് യുദ്ധങ്ങൾ പേരിന് വിളിക്കപ്പെടുന്നവയുമാണെന്ന് അറിയാൻ നിങ്ങൾക്കിടയാക്കണമേ. അതിനെക്കുറിച്ച് ദൈവത്തോട് ആലോചിച്ചിട്ടില്ല. പുരോഹിതന്മാരോടും മതപരമായ മനുഷ്യരോടും സഭാ സമുദായങ്ങളോടും കൂടി ആലോചിച്ചിരിക്കുന്നു. ഇന്ന ഇന്ന ഒരു കാര്യത്തെ നിങ്ങൾ എടുക്കുമോ? നമുക്ക് എല്ലാവരെയും കൂടി ഒരുമിപ്പിക്കാൻ കഴിയുമെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരെയും കൂടി തമ്മിൽ ഒരുമിപ്പിച്ചെടുക്കരുത്. എന്നാൽ അതിനെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തെ എടുക്കുക. അതിനുശേഷം അവർ അത് ചെയ്തപ്പോൾ എന്താണ് പറ്റിയതെന്ന് നാം കാണുന്നു. അവർ ദൈവത്തിന്റെ വചനത്തിന് വിപരീതവും ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതവുമായ അവരുടേതായ അതേ പഴയ മതപരമായ പരിപാടികളുമായി തുടർന്നു പോകുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് വർഷങ്ങൾക്ക് മുമ്പേ ചത്ത് ഉണങ്ങിയ കാര്യങ്ങളാകുന്നു. അത് കർത്താവായ യേശുവിന്റെ കാലങ്ങളിൽ തന്നെ ഉണങ്ങിപ്പോയിരുന്നു. അവർ അത് അറിഞ്ഞിരുന്നില്ല. നിങ്ങൾ മോശയെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും അറിഞ്ഞിരുന്നേനെ. കാരണം മോശ ഞാൻ വരുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന തിന്നു എന്നവർ പറഞ്ഞു. അവരെല്ലാം മരിച്ചുപോയല്ലോ എന്നവൻ പറഞ്ഞു. അവൻ അവരെ പരീശന്മാരെ, മതപരമായ നേതാക്കന്മാരെ കുരുടന്മാരെന്ന് വിളിച്ചു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. എന്നാൽ അവരത് ചെയ്തില്ല. അവരവരുടെ വഴികളിൽ അത്രമാത്രം ഉറച്ചു കഴിഞ്ഞിരുന്നു. അവർക്കത് അവരുടേതായ രീതിയിൽ ആവശ്യമായിരുന്നു. അപ്രകാരമാണ് ദാവീദും ചെയ്തത്. അവനത് അവന്റേതായ രീതിയിൽ ചെയ്തിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാമോ? നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവനൊരു വെളിപാടുണ്ടായിരുന്നു. നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം ഇതൊരു പുതിയ രീതിയിൽ ചെയ്യുന്നതാണ്. അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വേറൊരു സഭാസമുദായം ഉണ്ടാക്കിക്കളയാം. നമുക്കൊരു പുതിയ വണ്ടി ഉണ്ടാക്കാം. അതൊരു പുതിയ കാര്യം തുടങ്ങിയെന്ന് കാണിക്കുന്നു. ഓ, എന്തൊരു വ്യാജമായ പ്രവചനമാണ്! ദൈവം കൽപ്പിച്ചിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്കത് ചെയ്യുന്നതിനായി പിന്നിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. അവരത് ലേവിയരുടെ തോളുകളിൽ വഹിച്ചിരുന്നു. അത് ഹൃദയത്തിന് മേലെയാകുന്നു. നിയമപ്പെട്ടകം, അതായത് വചനം, അതൊരു പുതിയ സംഘടനാ സഭയാലോ ചില മനുഷ്യരുടെ സിദ്ധാന്തത്തിന്മേലോ അല്ല ചുമക്കപ്പെടേണ്ടത്, എന്നാൽ ഹൃദയത്തിലാലാണ്. ദൈവത്തിന്റെ വചനം സഭാസംഘടനകളാൽ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കരുത്. അതൊരു മനുഷ്യന്റെ ഹൃദയത്താൽ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കണം. അവിടെ ദൈവത്തിന് കടന്നു വരാൻ കഴിഞ്ഞിട്ട് അവനെ തന്നെ സ്വയം വെളിപ്പെടുത്താൻ കഴിയുന്നു. അവനത് വചനപ്രകാരം വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് ദൈവമാകുന്നു, അല്ലെങ്കിൽ അത് ദൈവമല്ല. പിന്നെ അത് ആ കാലത്തെ വചനമാണ്. തീർച്ചയായും ഒരു പരീക്ഷന് ചോദിക്കാൻ കഴിഞ്ഞേക്കാം, നമുക്കിതും അതും ചെയ്യാൻ കഴിയില്ലെന്ന് ആര് പറഞ്ഞു? മോശ നമുക്ക് ഈ കൽപ്പനകളെ തന്നിരിക്കുന്നു. എന്നാൽ മോശ ഇതും കൂടി പറഞ്ഞിരുന്നു. സാത്താൻ പറഞ്ഞു, നിന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുവല്ലോ അവൻ തന്റെ ദൂതന്മാർക്ക്. യേശു പറഞ്ഞു, ഇതും കൂടി എഴുതിയിരിക്കുന്നു. അത് സമയവും കാലവുമാകുന്നു. നിങ്ങൾ മോശയെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട്, അത് മോശ തന്നെ. നിങ്ങൾ മോശയെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെയും അറിഞ്ഞിരുന്നേനെ, കാരണം അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. നിന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, അവർ അവനെ കേൾക്കും. അവർ മോശയെ അറിഞ്ഞിരുന്നെങ്കിൽ അവനെയും അറിഞ്ഞിരുന്നേനെ. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, ഇത് വിട്ടുകളയരുത്. നോക്കുക, ആദ്യത്തെ കാര്യം അവർ പുരോഹിതന്മാരോട് ആലോചിക്കുകയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട് ആലോചിക്കുകയും സൈന്യബലത്തോട് ആലോചിക്കുകയും സർവ്വസഭയോടും ആലോചിക്കുകയും അയൽക്കാരോടും ഈ വലിയ യോഗത്തിൽ വന്നു കൂടേണ്ടതിന് ആലോചിക്കുകയും ചെയ്തപ്പോൾ അവർ അത് ശരിയായി ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുപോയി. അവർ ദൈവത്തോടു കൂടി ആലോചിച്ചിരുന്നിരുന്നില്ല. അങ്ങനെ ചെയ്യുന്നതിൽ കൂടി അതെന്ത് സമയമായിരുന്നു എന്നവർ തിരികെ പോയി കണ്ടില്ല. ഓ സഹോദര, ശ്രദ്ധിക്കുക, നാം ഏത് കാലത്താണ് ജീവിക്കുന്നത്? എന്താണ് കാലം? ഏത് നാഴികയിലാണ് നാം ജീവിക്കുന്നത്? അവർ സംസാരിക്കുന്നതായി കാര്യങ്ങളുടെ സമയമല്ല ഇത്. അത് കഴിഞ്ഞുപോയിരിക്കുന്നു. ന്യായവിധി സമീപിച്ചുകൊണ്ടിരിക്കുന്നു. അത് തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. മലമുകളിൽ നിന്നുള്ള കല്ലിനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇത് ന്യായവിധിയുടെ നാഴികയാണ്. മണവാട്ടിയുടെ വെളിപാടിനെ അല്ലെങ്കിൽ ദർശനത്തെ നിങ്ങൾ ഓർക്കുന്നില്ലേ? അതവളെ വരിയിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. അവളെ വരിയിൽ നിന്ന് പുറത്തു പോകാൻ ഇടയാക്കരുത്. ശ്രദ്ധിക്കുക, പുരോഹിതന്മാരുടെ തോളിന്മേൽ അത് വഹിക്കപ്പെട്ടിരുന്നു. ദാവീദും കൂടാതെ എല്ലാ പുരോഹിതന്മാരും കൂടി അവർ ഇതിനെക്കുറിച്ച് ശരിക്കും അറിഞ്ഞിരിക്കേണ്ടവരായിരുന്നു. എന്നാൽ എന്തായിരുന്നു ഇത്? പുരോഹിതന്മാരിത് നല്ലവണ്ണം അറിഞ്ഞിരിക്കേണ്ടവരായിരുന്നു. ശാസ്ത്രിമാരും വേദപണ്ഡിതന്മാരും നല്ലവണ്ണം അറിഞ്ഞിരിക്കണമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അപ്രകാരം ചെയ്യരുതെന്ന് വചനം പറഞ്ഞിരുന്നു. അങ്ങനെ ഇന്ന് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനല്ലെന്നും ഇതൊരു മാനസിക പരഹൃദയ ജ്ഞാനമാണെന്നും ഇതും മറ്റേതുമാണെന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവർ വാഗ്ദത്ത വചനത്തെ കാണുന്നതിൽ പരാജയപ്പെട്ടു പോകുന്നു. ഓ, അതൊരു കഴിഞ്ഞ കാലത്തെ കാര്യമായിരുന്നു. ദാവീദ് പറഞ്ഞു, ഓ ഒരു മിനിറ്റ് നിൽക്കുക, പുരോഹിതന്മാരുടെ തോളുകളിലാണ് ഇത് വഹിക്കേണ്ടത്. അത് പിൻകാലത്ത് മോശ കടന്നു വന്നപ്പോഴായിരുന്നു. തീർച്ചയായും നാം അതിനെ ഒരു പുതിയ വണ്ടിയിൽ നിന്ന് വെക്കുന്നതാണ്. എനിക്കതിന്റെ ഒരു വെളിപാടുണ്ട്. പുരോഹിതൻ പറഞ്ഞു, ആമേൻ ഡേവിഡ്. അവരുടെ പുതിയ ഐക്യസഭാ സമിതിയിൽ സ്വാധീനപ്പെട്ടിട്ട് അവരെല്ലാം കൂടി ഒത്തൊരുമിച്ചായിട്ട് ഇത് ഈ രീതിയിൽ ചെയ്യണമെന്നും ഇത് ആ രീതിയിൽ ചെയ്യണമെന്നും ഉള്ളതാണ് ഈ പുരോഹിതന്മാർക്ക് ഇടർച്ച വരുത്താൻ കാരണമാക്കിയത്. അവർ ശരിയായ വ്യക്തിയോട് കൂടി ആലോചിച്ചില്ലായിരുന്നു. അവരത് ശരിയായി ചെയ്തില്ലായിരുന്നു. ആ കാരണത്താൽ അവർ കുഴപ്പത്തിലായി. അതെ, ഇന്ന് ധാരാളം കാര്യങ്ങളിൽ ഞാൻ അത് ഭയപ്പെടുന്നു. പെന്തക്കോസ്തുകാരുടെ ഒരു മഹാനായ ഉപദേഷ്ടാവ് കഴിഞ്ഞ രാത്രിയിൽ ഷിക്കാഗോയിൽ ഒരു മതപരമായ കൂട്ടരുടെ മുമ്പിൽ നിന്നിരുന്നു. വാണിജ്യക്കാരായ മനുഷ്യരോടൊപ്പം യോഗം ഞാൻ എടുക്കാനായി കരുതപ്പെട്ടിരുന്നു. എന്നാൽ ആ സമയത്ത് ഞാൻ ആഫ്രിക്കയിലായിരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ അത് തുടങ്ങുന്നതിന് ഒരു ദിവസം മുമ്പ് ഞാൻ തിരികെ എത്തുകയും ചെയ്തു. അവർ ഒരു വലിയ പെന്തക്കോസ്തുകാരുടെ വിവേകശാലിയായി തെരഞ്ഞെടുക്കുകയും അദ്ദേഹം എഴുന്നേറ്റിട്ട് അവരോട് ഈ ഐക്യസഭാ സമിതി ദൈവത്തിൽ നിന്നുള്ള ഒരു കാര്യമാണെന്നും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവരെല്ലാം തിരികെ വരികയും കൂടാതെ കത്തോലിക്ക സഭ പോലും തിരികെ യഥാർത്ഥ അവസ്ഥയിലേക്ക് വന്നിട്ട് അതിന്റെ പ്രമാണമായും മറ്റും അന്യഭാഷ സംസാരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്നാൽ അത് സാത്താന്റെ ഒരു കുടുക്കായിരുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഒരു മനുഷ്യൻ, എനിക്കറിയില്ല ആരായിരുന്നു അതെന്ന്. ചിലപ്പോൾ നിങ്ങൾ വിത്ത് വിതയ്ക്കും, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയില്ല. എന്നാൽ ഈ പ്രാസംഗികൻ ഇരുന്ന ഉടനെ തന്നെ പൂർണ്ണ സുവിശേഷ വാണിജ്യക്കാരുടെ പ്രസിഡന്റ് അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു, നമ്മുടെ പ്രാസംഗികർക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെ പറയുന്നതിൽ ഞാൻ താല്പര്യമുള്ളവനല്ല. എന്നാൽ സഹോദരൻ ബ്രഹാം ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞത് ഈ രീതിയിലല്ല എന്ന് പറഞ്ഞു. എന്നാൽ അത് മൃഗത്തിന്റെ മുദ്രയിലേക്ക് നിങ്ങളെ നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. സഹോദരൻ ബ്രഹാം എന്താണ് സംസാരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് അയാൾ പറഞ്ഞു. എന്നാൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഷിക്കാഗോയിൽ എത്ര പേർ ഇവിടേക്ക് കടന്നു വന്ന് അതിനെക്കുറിച്ചുള്ള എന്റെ വീക്ഷണഗതിയെ തരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഉച്ചത്തിൽ ആർത്തുകൊണ്ട് ഘോഷിക്കാൻ തുടങ്ങി. നോക്കൂ, നിങ്ങൾ വിത്ത് വിതയ്ക്കുകയാണ്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയില്ല. എന്നാൽ വിത്തുകളെ വിതച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ആ നാഴിക വരുമ്പോൾ അവയിൽ ചിലത് അത് തോമായ പോലെയാണ്. അവൻ കർത്താവിനെ കാണുന്നതിൽ അവസാനമായിരുന്നു. എന്നാൽ അവനെ വിശ്വസിക്കുന്നതിനായി അവന് കർത്താവിനെ കാണേണ്ടതായി തന്നെ ഉണ്ടായിരുന്നു. അത് സംഭവിക്കുന്നത് അവർ കണ്ടപ്പോൾ, ഓഹോ തോമ കടന്നു വരിക. എന്നാൽ അവൻ ഒരു സ്വല്പം താമസിച്ചു പോയിരുന്നു. എന്നാൽ മുൻകൂട്ടി പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ അവർ കാണുകയും യഹോവായി പ്രകാരം അരുളിച്ചെയ്ത് സംഭവിക്കുന്നു എന്നവർ പറയുകയും ചെയ്യുമ്പോൾ, നിങ്ങളുടെ എണ്ണയിൽ കുറിച്ച് ഞങ്ങൾക്ക് തരിക എന്നവർ പറയും. എന്നാൽ ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇത് സ്വാധീനതയാണ്. ചിലപ്പോൾ മഹാന്മാരായ ആളുകൾ ഒരുമിച്ച് കൂടും, മഹാനായ ഇന്ന ഇന്നയാളും മഹാനായ ഇന്ന ഇന്നയാളും എന്നവർ പറഞ്ഞ് നിങ്ങൾ കേൾക്കും. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മുടെ ഇടയിൽ മഹാനായവർ ആരുമില്ല. ഒരുവൻ മാത്രമേ മഹാനായിട്ടുള്ളൂ, അത് ദൈവമാണ്. നാം സഹോദരന്മാരും സഹോദരിമാരുമാണ്. വെറും 5 പേർ മാത്രമുള്ള ഒരു സഭയിൽ നിങ്ങൾ പാസ്റ്ററാണ് എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല, അത് നിങ്ങളെ ചെറുതാക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തോട് ആത്മാർത്ഥതയുള്ളവനാണെങ്കിൽ അത് നിങ്ങളെ ഒരു സഹോദരനാക്കുന്നു. എന്താണെന്നോ എത്രയാണെന്നോ ഉള്ളതിനെ കാര്യമാക്കരുത്, അത് നിങ്ങളെ ചെറുതാക്കുന്നില്ല. ദൈവത്തിന് ചെറിയ മക്കളോ വലിയ മക്കളോ ഇല്ല, അവന് മക്കളുണ്ട് എന്ന് മാത്രം അവരെല്ലാം ഒന്നാകുന്നു. ശ്രദ്ധിക്കുക, ദൈവം സ്വയം തന്റെ തേജസ്സിന്റെ കൊട്ടാരങ്ങളെ വിട്ട് ഇറങ്ങി വന്നിട്ട് നമ്മിൽ ഒരുവനായി തീർന്നു. എങ്കിലിപ്പോൾ ആരാണ് വലിയവൻ? ഒരു പുരോഹിതന്റെ രൂപം എടുക്കാനല്ല, എന്നാൽ ഒരു ദാസനാകുന്നതിനാണ് ഇറങ്ങി വന്നത്. തന്റെ അപ്പോസ്തലന്മാരുടെയും മറ്റുള്ളവരുടെയും കാല് കഴുകിയപ്പോൾ അവൻ സൃഷ്ടിച്ച അതേ കളിമണ്ണിനെ അവൻ കഴുകി. എങ്കിലിപ്പോൾ ആരാണ് വലിയവൻ? എന്നാൽ ഈ മനുഷ്യർ സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവർ മനസ്സിലാക്കിയിരുന്നില്ല, എന്തോ പുതിയൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. അല്ല, എന്തോ ദൈവം പറഞ്ഞിട്ടില്ലാത്തത് സംഭവിക്കുകയായിരുന്നു. അങ്ങനെ അവർ തെറ്റായ വഴിയിൽ അതിലേക്ക് പോയി. അതാണ് ഈ അത്യുത്സാഹം വളരെ സമയങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത്. ഓരോ സഭാ സംഘടനക്കാർക്കും ഒരു ദിവ്യ രോഗശാന്തിക്കാരൻ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഓരോ സഭാ സംഘടനയ്ക്കും അതും ഇതും മറ്റേതും വേണ്ടിയിരുന്നു. ഓരോ സഭാ സംഘടനയ്ക്കും ഒരു ദാവീദ് ഉണ്ടാകേണ്ടിയിരുന്നു. ഓരോരുത്തർക്കും ഇതും അതും മറ്റേതും വേണം. നോക്കൂ എന്താണ് സംഭവിച്ചതെന്ന്. അതിവിടെ ചെയ്ത അതേ കാര്യം തന്നെ അവർ ചെയ്തു. അതേ കാര്യം തന്നെ, അത് സ്വാധീനതയാകുന്നു. അവർ ജീവിച്ചിരുന്നതായ സമയത്ത് ആ കാലത്തേക്ക് വേണ്ടിയുള്ള വചനത്തെ അവർ അവഗണിച്ചു കളഞ്ഞു. ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങളെ ചെയ്യുന്നതിനു വേണ്ടി ദൈവത്തിന്റെ യഥാർത്ഥമായി നിയമിക്കപ്പെട്ട വഴി ലേവിയരുടെ ചുമലിന്മേലായിരുന്നു. ലേവിയരുടെ ചുമലിന്മേൽ അതിനെ ചുമക്കുക. അതിനെ കൂടാതെ ചെയ്യുന്നത് എന്തും വിപരീതമായിരുന്നു. അവൻ എന്താണോ കൽപ്പിച്ചത് അത് അവൻ അർത്ഥമാക്കിയിരുന്നു. ദൈവത്തിന് മാറാൻ കഴിയുകയില്ല. ആ കാരണത്താലാണ് അവന്റെ വചനത്തോട് തന്നെ നിൽക്കേണ്ടത്. എന്റെ പക്കൽ അതിന്റെ തിരുവെഴുത്തുണ്ട്, അത് നിങ്ങൾ കുറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 1 15:15 ശ്രദ്ധിക്കുക, ദൈവത്തെ പിന്തുടരുന്നതിൽ ഈ കാര്യങ്ങളെ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനകളെ പാലിക്കുന്നതിനും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ശരിയായി ചെയ്യുന്നതിനും ദൈവത്തിന് ഒരു സേവനം ശരിയായി ചെയ്യുന്നതിനുമായി 5 അനുവേക്ഷണീയമായ കാര്യങ്ങളുണ്ട്. അത് ദൈവത്തിന്റെ സേവയെ ശരിയായി ചെയ്യുന്നതിനാണ്. ദാവീദ് ദൈവത്തിനൊരു സേവ ചെയ്യുകയായിരുന്നു. എന്നാൽ ദൈവത്തെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് അവൻ അറിയാവുന്ന എല്ലാം അവൻ ചെയ്തു. അവൻ ശരിയായിട്ടുള്ളതും ജനങ്ങൾക്ക് ഉപകാരവും സഭയ്ക്ക് വേണ്ടി നല്ലതുമായ ഒരു കാര്യം ചെയ്തിരുന്നു. എന്നാൽ അവിടെ 5 അനുപേക്ഷണീയമായ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെ നിങ്ങൾ ഓർത്തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു വ്യക്തി ഈ കാര്യത്തെ ചെയ്യുന്നതിൽ എത്രമാത്രം ആത്മാർത്ഥതയുള്ളവനായാലും അതൊരു കാര്യമല്ല. ദൈവത്തിനൊരു സേവ ചെയ്യുന്നതിന് ഈ 5 കാര്യങ്ങൾ അനുപേക്ഷണീയമാണ്. അതിൽ ആദ്യത്തേത്, അത് ചെയ്യുന്നത് അവന്റെ സമയത്തായിരിക്കണം. മോശം വന്നിട്ട് പറയുകയാണ്, നമുക്ക് നോഹ ചെയ്തതുപോലെ ഒരു പെട്ടകമുണ്ടാക്കി നൈൽ നദിയിൽ ഒഴുക്കിക്കളയാമെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഒരു പെട്ടകമുണ്ടാക്കുന്നതിന് വേണ്ടി നോഹയുടെ സമയം ശരിയായിരുന്നു, എന്നാൽ അവന്റേതായിരുന്നില്ല. യേശു വന്നിട്ട് പറയുകയാണ്, അതായത് നാം എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നാം മോശം ചെയ്തതുപോലെ മരമുകളിൽ കയറി ചെന്നിട്ട് ന്യായപ്രമാണത്തിന്റെ ഒരു പുതിയ പ്രഖ്യാപനം കൊണ്ടുവരാമെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അവൻ തന്നെ ആയിരുന്നു ആ നിയമങ്ങൾ. നിങ്ങൾ അവന്റെ സമയത്തായിരിക്കണം, അത് അവന്റെ തക്ക കാലത്ത് തന്നെ ആയിരിക്കണം. നിങ്ങൾക്കത് മനസ്സിലായോ? അവന്റെ സമയത്തായിരിക്കണം, അവന്റെ തക്ക കാലത്തായിരിക്കണം. സമയവും തക്ക കാലവുമാകുന്നു. അവൻ അരുളി ചെയ്ത അവന്റെ വചനപ്രകാരമായിരിക്കണം. അതാവശ്യമാണ്. അത് ഇതുപോലെ ആയിരിക്കണം എന്നും അത് അതുപോലെ ആകണമെന്നും മറ്റെന്തോ പോലെ ആകണമെന്നും നിങ്ങൾ എത്ര നല്ലതായി പറഞ്ഞാലും ഞാനത് കാര്യമാക്കുന്നില്ല. അതിന് അവന്റെ വചനപ്രകാരമാകേണ്ടിയിരിക്കുന്നു. അവന്റെ സമയത്തിനും അവന്റെ തക്ക കാലത്തിനും അനുസരിച്ചായിരിക്കണം. അത് ചെയ്യുന്നതിന് വേണ്ടി അവൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിക്ക് അതനുസരിച്ച് അത് കൊടുത്തിരിക്കും. എത്ര ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ദാവീദ് രാജാവ് തന്നെ അവരിലേതൊരുവനെയും പോലെ മഹാനായിരുന്നു. അവൻ ഈ രാജ്യത്തിന്റെ രാജാവായിരുന്നു. എന്നാൽ അവനത് ചെയ്യുന്നതിന് ഒരു വഴിയുണ്ടായിരുന്നു. കൂടാതെ അതെങ്ങനെ ചെയ്യണമെന്ന് അവരോട് പറഞ്ഞു വരുന്നു. എന്നാൽ അവർ അത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു പോയി. അത് അവന്റെ വചനപ്രകാരമായിരിക്കണം, അവന്റെ സമയപ്രകാരമായിരിക്കണം, അവന്റെ പരിപാടിക്കനുസരിച്ചായിരിക്കണം. അത് കൊടുക്കുന്നതിന് വേണ്ടിയും അത് ചെയ്യുന്നതിന് വേണ്ടിയും അവൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാലുമായിരിക്കണം. മറ്റാരെങ്കിലും എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് മോശ ഓടിമാറാൻ ശ്രമിച്ചു. എന്നാൽ ദൈവം അത് ചെയ്യുന്നതിനായി മോശയെ തെരഞ്ഞെടുത്തിരുന്നു. അവരിൽ പലരും അങ്ങനെ തന്നെയായിരുന്നു. പൗലോസ് അതിൽ നിന്നും മാറിക്കളയാൻ ശ്രമിച്ചു. അതുപോലെ വളരെയധികം പേര് ചെയ്തു. എന്നാൽ അവൻ അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാലായിരിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ ഇത് ആദ്യമായിട്ട് അവന്റെ പ്രവാചകന്റെ അടുക്കൽ എത്തിയിരിക്കണം. ദൈവത്തിന്റെ വചനം അവന്റെ പ്രവാചകന്റെ അടുക്കൽ എത്തിയിരിക്കണം. ആമോസ് 3:7 പ്രകാരം യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. 4. ആ പ്രവാചകൻ ദൈവത്തിന്റെ വചനത്താൽ ന്യായീകരിക്കപ്പെട്ടവനായിരിക്കണം. അവിടെയാണ് നിങ്ങളുടെ 5 അനുപേക്ഷണീയമായ കാര്യങ്ങൾ. അതപ്രകാരമാകേണ്ടിയിരിക്കുന്നു. അതെപ്പോഴായിരിക്കണമെന്ന് അവൻ പറഞ്ഞതായ അവന്റെ സമയവും അതിന്റെ തക്കകാലവും, പിന്നെ അവൻ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയും. അത് തന്റെ പ്രവാചകന്റെ അടുക്കൽ എത്തിയിരിക്കുകയും ആ പ്രവാചകൻ ഒരു ന്യായീകരിക്കപ്പെട്ടവനായിരിക്കുകയും വേണം. തിരുവെഴുത്തുള്ള അനേകരെയും അത് പ്രവാചകന്മാരുടെ അടുക്കൽ എത്തുകയും എന്നാൽ ന്യായീകരിക്കപ്പെടുകയുണ്ടായിരുന്നില്ല എന്ന് നാം കാണുന്നു. നമ്മുടെ പ്രവാചകൻ യേശു ക്രിസ്തുവാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, തന്റെ നിയോഗിക്കപ്പെട്ടതായ രീതിയിൽ കൂടെ അത് ചെയ്യുന്നതിന് ദൈവം അവർക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല. അവർ ദാവീദിന്റെ മാർഗത്തെ സ്വീകരിച്ചിരുന്നു. അവർ പുരോഹിതന്മാരുടെ മാർഗത്തെ സ്വീകരിച്ചിരുന്നു. അവർ ശാസ്ത്രിമാരുടെയും വേദപണ്ഡിതന്മാരുടെയും വഴിയെ സ്വീകരിച്ചിരുന്നു. എന്നാൽ അവർ ദൈവത്തിന്റെ വഴിയെ സ്വീകരിച്ചില്ല. ആ കാലത്തെ പ്രവാചകൻ നഥാനായലായിരുന്നു. അതെപ്രകാരമാണ് ചെയ്യേണ്ടതെന്ന് പിന്നീട് നഥാനായൽ അവർക്ക് പറഞ്ഞുകൊടുത്തു. എന്നാൽ അവർ അത് നഥാനായലിനോട് കൂടി ആലോചിക്കാതെ ചെയ്തിരുന്നു. നഥാനായലിനോട് കൂടി ആലോചിച്ചിരുന്നു എന്ന് ഒരു വാക്കുപോലും അവിടെ പറയപ്പെടുന്നില്ല. എല്ലാം സ്വാധീനവും വലിയ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നു. ആ പാട്ടിനെ കുറിച്ച് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഹൃദയങ്ങൾ കത്തിയെരിയുമ്പോൾ കർത്താവെ എന്നെ സഹായിക്കണമേ. ബാക്കിയുള്ളവരോടൊപ്പം പോകുവാൻ എന്റെ അഭിമാനത്തെ താഴ്മപ്പെടുത്തിയിട്ട് നിന്റെ നാമത്തെ വിളിക്കാൻ ഇടയാക്കണമേ. മറ്റുള്ളവർ ചെയ്യുന്നതിൽ ആശ്രയിക്കാതെ നിന്നിൽ നിന്നൊരു ഉത്തരം ലഭിക്കുന്നതിനായി പ്രാർത്ഥിച്ചു കാത്തിരിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ. നോക്കൂ, ഇത് അപ്രകാരമാകുന്നു. അത് ശരിയായ രീതിയിൽ സംഭവിച്ച് ഞാൻ കാണട്ടെ, അപ്പോൾ അത് വിശ്വസിക്കും. ദൈവം അവർക്ക് ദാവീദിനാലും ശുശ്രൂഷകരായാലും കാര്യങ്ങളെ വെളിപ്പെടുത്തിയിരുന്നു. കൂടാതെ ജനങ്ങളാലും സഹസ്രാധിപന്മാരാലും ശതാധിപന്മാരാലും ചെയ്തിരുന്നു. എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നത് ഉണ്ടായിരുന്ന നഥാനയൽ അല്ലായിരുന്നു. കൂടാതെ അവൻ ആ കാലത്തേക്കുള്ള പ്രവാചകന് എന്താണ് അവൻ ചെയ്യുന്നതെന്ന് ആദ്യം വെളിപ്പെടുത്താതെ യാതൊന്നും ചെയ്യുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞു. അവർ എന്താണ് ചെയ്തതെന്ന് കണ്ടില്ലേ? അവർ നേരെ വചനത്തിന് പുറത്തായിട്ട് നിയമപ്പെട്ടകത്തെ ഒരു പുതിയ വണ്ടിയിൽ വെച്ചു. അങ്ങനെ അവർ അത് ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്നും ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട മാർഗത്തിൽ നിന്നും മാറിക്കൊണ്ട് അത് ചെയ്തുപോയി. സ്നേഹിതരെ, ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വളരെയധികം കുരിശുദ്ധങ്ങളും മറ്റുമുണ്ടായിട്ട് യാതൊരു ഫലങ്ങളും ഇല്ലാതെയായിരിക്കുന്നത്. കൂടുതൽ അവിശ്വാസവും കൂടുതൽ പാപവും കൂടുതൽ എല്ലാമായിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ രാജ്യം നശിച്ചിരിക്കുന്നു. ഈ രാജ്യം മാത്രമല്ല, മറ്റുള്ള രാജ്യങ്ങളുമാകുന്നു. ഈ രാജ്യം വേറൊരു കാലത്തെ രാജ്യമായ ഇംഗ്ലണ്ട് പോലെ ബാക്കിയുള്ള എല്ലാ ദേശങ്ങളിലും വെച്ച് വേശിയായിരിക്കുന്നു. 480 നാഗരികതയിൽ നിന്നും 480 മൈൽ ദൂരെയായുള്ള മൊസാംബിക്കയിലെ കാടുകളിൽ നിർവൃതിയുടെ തലമുറക്കാരായ കുട്ടികൾ എൽവിസ് പ്രസിലിയെ കേൾക്കുകയും അവരുടെ തലയനക്കുകയും മേലോട്ടും താഴോട്ടും ഇതുപോലെ കുതിച്ചു ചാടുകയും ചെയ്യുന്നു. രാത്രി മുഴുവൻ അതിനായി തങ്ങി നിൽക്കുന്നു. അല്ലെങ്കിൽ ചെറിയ ചെറിയ കൂട്ടം ഇതുപോലെ 1000 മൈലുകൾ റൊഡേഷ്യയ്ക്കും അപ്പുറത്ത് എൽവിസ് പ്രസിലിയെ കിട്ടുന്നതിന് കൂടുന്നു. എന്നിട്ടും അവർ പറയുന്നത് അവർ വളരെ ഈശ്വരഭക്തിയുള്ളവനാണെന്നും അവനും പാറ്റുബോണും ബാക്കിയുള്ളവരെല്ലാം അങ്ങനെയാകുന്നു എന്നാണ്. എന്നാൽ അത് ഈ നാഴികയിലെ യൂദാസ് ആയിട്ട് അവർ അത് തിരിച്ചറിയുന്നില്ല. അവർ ശരിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതാണ് മോശമായ ഭാഗം. നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കാൻ അതറിയുന്നില്ല എന്ന് യേശു തന്നെ ലാവോദിക്യ സഭാകാലഘട്ടത്തെ കുറിച്ച് പറയുന്നില്ലേ? ആഫ്രിക്കയിലുള്ള പെന്തക്കോസ്തുകാരായ കുട്ടികൾ പറയുന്നത് എൽവിസ് പ്രസിലിയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും സുന്ദരമായി പാടുന്നത്. ദാവീദ് അത് ചെയ്തിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. പാട്ടുകാരും അത് ചെയ്തിരുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. എന്നാൽ അത് പാളയത്തിൽ മരണത്തിന് കാരണമാക്കി. സ്നേഹിതരെ, അവരെവിടെയായിരിക്കുന്നുവോ അവിടെ ഇന്ന് നാം ആയിരിക്കുന്നു. ലേവിയരുടെ ചുമലിന്മേലായിരുന്നു അത് ചെയ്യുന്നതിനുള്ള യഥാർത്ഥമായ ദൈവത്തിന്റെ വഴി. എന്നാൽ അവർ അതൊരു പുതിയ വണ്ടിയിൽ വെച്ചു. അതൊരിക്കലും പ്രാവർത്തികമാകുകയില്ല. അവർ ശരിയായ വഴിയെക്കുറിച്ച് കൂടിയാലോചിച്ചില്ല. അതിനാൽ അവർ അതിൽ നിന്ന് പുറത്താക്കുകയും അത് തെറ്റായ രീതിയിൽ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. മനുഷ്യർ അവരെത്ര സത്യസന്ധരായാലും അത് കാര്യമല്ല. അവർ ദൈവത്തിന്റെ വെളിപ്പെടുത്തുന്നതായ നിയോഗിക്കപ്പെട്ട മാർഗത്തിന് പുറത്തായി അവനൊരു സേവനം ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം അതെല്ലാം കൂടെ താറുമാറാക്കി കളയുന്നു. ദൈവം അതിനെ തന്റെ സ്വന്തം മാർഗത്തിൽ ഒരുക്കുന്നു. മനുഷ്യർ എത്രയധികം സത്യസന്ധരായാലും അതൊരു കാര്യമല്ല. നിങ്ങൾ അതിന് പുറത്തായി അത് ചെയ്യുമ്പോൾ അത് നിങ്ങൾ താറുമാറാക്കി കളയുന്നു. ഇത് ബിലയാമിന്റെ കാലത്ത് എന്തോ ബിലയാം ചെയ്തതുപോലെയാണ്. ദൈവം പ്രവാചകനായ ബിലയാമിനോട് സംസാരിച്ചു. അവനൊരു പ്രവാചകനായിരുന്നു. പ്രവാചകനായ ബിലയാം അവനൊരു പ്രവാചകനായിരുന്നു. ദൈവത്തിന്റെ വചനം അവന്റെ അടുക്കൽ എത്തിയിട്ട് അവനോട് പറഞ്ഞു, നീ അവരോടുകൂടെ പോകരുത്. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അതെന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാകുന്നു. ബിലയാം ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോടും സൈന്യക്കാരായ മനുഷ്യരോടും പ്രാസംഗികരോടും വളരെ സ്വാധീനമുള്ള മനുഷ്യനായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയാം, രാജാവ് നോക്കൂ, അത് ദാവീദുമായി താരതമ്യപ്പെടുന്നു. അത് ഇന്നത്തെ അവസ്ഥയുമായി താരതമ്യപ്പെടുന്നു എന്ന് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഒരു മാതൃകയായി എടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് കാണാം. നിങ്ങൾ അത് കാണുന്നുണ്ടോ എങ്കിൽ ആമേൻ പറയുക. നോക്കൂ, അത് ഇപ്പോഴത്തെ പോലെ തന്നെയാകുന്നു. എന്നാൽ വൈദികർ പറഞ്ഞു, പുരോഹിതന്മാർ പറഞ്ഞു, ശാസ്ത്രിമാരും വേദപണ്ഡിതന്മാരും പറഞ്ഞു, ഇതാകുന്നു അത് ചെയ്തിരിക്കേണ്ടതായ വഴി. എന്നാൽ അതായിരുന്നില്ല, അതായിരുന്നില്ല എന്നത് തെളിയിച്ചിരുന്നു. ദൈവം ബിലയാമിനോട് പറഞ്ഞു, അവനൊരു പ്രവാചകനായിരുന്നു, ആദ്യം തന്നെ ദൈവം അവനോട് പോകരുത് എന്ന് പറഞ്ഞു. എന്നാൽ മറ്റുള്ള മനുഷ്യരുടെ സ്വാധീനത, ദൈവം അവനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതിന് വിപരീതമായി അവനെ കൊണ്ട് അത് ചെയ്യാനിടയാക്കുകയും അതൊരു ഉണർവിന് പകരം ശാപമായി തീരുകയും ചെയ്തു. ഓ, തീർച്ചയായും അവൻ ചെന്ന് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിൽക്കുക, നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? നാം മോവാബിയരാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ലോത്തിന്റെ പുത്രി നമ്മുടെ രാജകുമാരിയാണ്. അവളാണ് നമ്മുടെ ഉത്ഭവം. നാം എല്ലാവരും ഏകരക്തത്തോടു കൂടിയവരാണ്. നാം എല്ലാവരും നമ്മുടെ സഭാസംഘടനകൾ എല്ലാം ഒന്ന് തന്നെയാകുന്നു. നിങ്ങൾ ആ കാര്യത്തോട് ഇത് കൂട്ടിച്ചേർക്കരുത്. അവിടെ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊള്ളുക. അങ്ങനെ അവൻ പറഞ്ഞു, നാം എല്ലാവരും ഒന്നാകുന്നു. നിങ്ങളുടെ ജനങ്ങൾ എന്റെ ജനങ്ങളെ പോലെ തന്നെയാണ്. നമുക്ക് തമ്മിൽ മിശ്രവിവാഹം നടത്താൻ കഴിയും. അതിനാൽ നമുക്ക് യഥാർത്ഥമായ ഒരു ഐക്യസഭാ സമിതി ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ചായിട്ട് തിരികെ യഥാർത്ഥമായതിലേക്ക് വീണ്ടും വരാൻ കഴിയും. ദൈവം അത് ശപിച്ചിരുന്നു. ആ പാപം ഒരിക്കലും ഇസ്രായേലിനോട് ക്ഷമിക്കപ്പെട്ടിരുന്നില്ല. ബാക്കിയുള്ള കാലങ്ങളിലും അത് അവരോടൊപ്പം തന്നെയായിരുന്നു. അതൊരിക്കലും ക്ഷമിക്കപ്പെട്ടിരുന്നില്ല. അവർ അതുമായി മരുഭൂമിയിൽ നശിച്ചുപോയി. അത് ശരിയാണ്. എന്തുകൊണ്ടെന്നാൽ അത് ചെയ്യുന്നതിന് വേണ്ടി ന്യായീകരിച്ച് തയ്യാറാക്കി കൊടുത്ത ദൈവത്തിന്റെ മാർഗത്തെ അവർ എടുത്തിരുന്നില്ല. അവർ ചെയ്ത ഈ കാര്യം ഇസ്രായേലിനെ മരുഭൂമിയിൽ കിടന്ന് മരിച്ചു പോകാൻ ഇടയാക്കി. അവരെല്ലാം മരിച്ചുപോയല്ലോ എന്ന് യേശു തന്നെ പറഞ്ഞു. മോശയോടൊപ്പം നിന്നത് ആരൊക്കെയായിരുന്നു എന്ന് നോക്കുക. ഈ പദ്ധതിയിൽ യോശുവയും കാലേബുമായിരുന്നു. ഇവിടെ ദാവീദ് എന്താണ് ചെയ്തതെന്ന് വീണ്ടും ശ്രദ്ധിക്കുക. അവനിത് ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് മരണത്തെ ഒരു സത്യസന്ധനായ വ്യക്തിയുടെ മേൽ പ്രഹരിക്കുന്നതിനിടയാക്കി. നാം ഇപ്പോഴും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. കാരണം ഈ ദേശത്തിനപ്പുറത്ത് ഇതുമായി സംബന്ധപ്പെട്ടിരിക്കുന്നവരെല്ലാം ഇത് കേട്ടിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നഥനായലിനോട് കൂടി ആലോചിച്ച് ഇത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള യഹോവയുടെ വചനത്തെ പ്രാപിക്കാതെ ദാവീദ് ചെയ്ത ഈ സംഗതി സത്യസന്ധരായ മനുഷ്യരുടെ മേൽ മരണമെന്ന് പതിക്കുന്നതിനിടയാക്കി. അതെ ശ്രീമാൻ, അവനവന്റെ കൈ നീട്ടി അവൻ പെട്ടകത്തിന്റെ സന്നിധിയിൽ നിന്നിരുന്നു. അത് അവന്റെ കൈ വീട്ടിൽ നിന്നും വന്നിരുന്നു. കാള വിരലുക കൊണ്ട് പെട്ടകം വീഴാൻ പോകുകയായിരുന്നു. അവർ നേരത്തെ ഒരു തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞിരുന്നു. രണ്ട് തെറ്റായ കാര്യങ്ങളാകുന്നു. ആദ്യമായിട്ട് അവർ നഥനായലിനോട് കൂടി ആലോചിച്ചില്ല. അടുത്ത കാര്യം അവർ ചെയ്തത് ദൈവത്തിന്റെ വചനത്തോട് കൂടി ആലോചിക്കാതെ അവർ അവിടേക്ക് പോയി. ആ കാലത്ത് ശാമുവേൽ വചനമായിരുന്നു. അവർ ഒരിക്കലും യഹോവയുടെ വചനത്തോട് കൂടി ആലോചിച്ചില്ലായിരുന്നു. അങ്ങനെ അവർ ചെയ്തപ്പോൾ അത് ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി തീർന്നു. ഇതിനെ പരിപാലിച്ചിരുന്ന ഈ മനുഷ്യൻ, അവനൊരു നല്ല മനുഷ്യനായിരുന്നു, ഒരു മൂപ്പനായിരുന്നു. അവനോർത്തു, ദൈവത്തിന്റെ പെട്ടകം ഇവിടെ വീണുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ അവൻ പെട്ടകം പിടിപ്പാൻ കൈനീട്ടി. അവിടെ അവനൊരു ലേവിനായിരുന്നില്ല. അങ്ങനെ അവൻ അവിടെ വെച്ച് മരിച്ചുപോയി. മൂന്ന് കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്ന് സഭാസംഘടനകൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് അത്യധികമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. അവരിതിനെ കള്ള ഉപദേശമെന്ന് പറഞ്ഞ് തരം താഴ്ത്തി കളഞ്ഞിരിക്കുന്നു. അവരെവിടെയായിരിക്കുന്നുവെന്ന് നോക്കുക. അവർക്ക് അവരുടെ ഐക്യസഭാ സമിതി കിട്ടിയിരിക്കുന്നു. അത് കൊള്ളാം. ഇത് സത്യമാണെന്ന് ദൈവം സ്വയം അതിനെ ന്യായീകരിച്ചിട്ട് അത് സത്യമാണെന്ന് തെളിയിച്ചു കാണിക്കുമ്പോൾ അതിനെ ഒരു മാനസിക പരഹൃദയ ജ്ഞാനം എന്ന് വിളിക്കുന്നു. ഓ, അവർ വെറും ഒരു കൂട്ടം ബുദ്ധിയില്ലാത്ത കഴുതകളാണ്, അവരെന്താണ് പറയുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്ന് അവർ പറയുന്നു. അത് ശരിയാണ്, നമുക്കറിയില്ല. നാം അവന്റെ വചനങ്ങളെ മാത്രം പറയുന്നു. അവൻ എന്താണ് പറയുന്നതെന്ന് അവൻ അറിയാം. എനിക്കത് വിശദീകരിക്കാൻ കഴിയില്ല, മറ്റാർക്കും തന്നെ കഴിയില്ല. എന്നാൽ അവനത് തെളിയിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, വളരെയധികം സത്യസന്ധരായ വിശ്വാസികൾ ക്രിസ്തുവിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ വരുവാൻ ആഗ്രഹിച്ചിട്ട് ഇതേ രീതിയിൽ ആത്മീയമായി മരിച്ചു പോകുന്നു. വളരെയധികം സത്യസന്ധരായ ആളുകൾ കത്തോലിക്ക സഭയിലേക്ക് പോയിട്ട് ഒരു ക്രിസ്ത്യാനിയാകാൻ ശ്രമിക്കുന്നു. മെത്തഡിസ്റ്റിലേക്കും ബാപ്റ്റിസ്റ്റിലേക്കും ചർച്ച് ഓഫ് ക്രൈസ്റ്റിലേക്കും കൂടാതെ പെന്തക്കോസ്ത് സഭയിലേക്കും പോകുന്നു. എന്നിട്ട് ഒരു ക്രിസ്ത്യാനിയാകുന്നതിന് വേണ്ടി അതിലേക്ക് കൈനീട്ടി അവരോടുകൂടെ ചേരുന്നു. ഈ കാര്യം സംഭവിച്ചത് ദാവീദ് കണ്ടപ്പോൾ അത് അവനെ ഉണർത്തി. സഹോദര, നീ എഴുന്നേൽക്കാൻ അത്രമാത്രം താമസിച്ചു പോകരുത്. മരണം അതിലേക്ക് വന്ന് അടിക്കുന്നത് അവൻ കണ്ടിരുന്നു. ഇതിന്റെ ഫലങ്ങൾ എനിക്ക് കാണിച്ചു തരിക. ഈ നാമമാത്രക്കാരായ ഉണർവുകാർ ജനങ്ങളെ സഭകളിലേക്ക് തിരികെ വിളിച്ചിട്ട് ഈ ദേശത്തോടും വിശ്വാസികളുടെ ദേഹത്തോടും എന്താണ് ചെയ്തിരിക്കുന്നത്? ഇത് പുതിയ സഭാ സമുദായങ്ങളെയും സഭാ സംഘടനകളെയും ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ട് കൂടുതൽ അംഗങ്ങളും മറ്റെല്ലാം ആയിരിക്കുന്നതല്ലാതെ യാതൊന്നുമില്ല. രാജ്യം നല്ലതാണോ? അവർ പറയുന്നു അമേരിക്ക. ദൈവം അമേരിക്ക അനുഗ്രഹിക്കട്ടെ. ഇതൊരു രാജ്യമാണ്, ഇതൊരു ക്രിസ്തീയ രാജ്യമാണ്. ഇത് ക്രിസ്തീയ രാജ്യമായിരിക്കുന്നതിൽ നിന്നും കോടിക്കണക്കിന് മൈലുകൾ ദൂരത്തായിരിക്കുന്നു. ഞാനിതിനുവേണ്ടി പ്രാർത്ഥിക്കുപോലും ചെയ്യാറില്ല. എനിക്കതിനുവേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? ഇതിനു മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മഹത്തായ ശക്തികളുടെ കീഴിൽ ഇത് മാനസാന്തരപ്പെടുന്നില്ല. അങ്ങനെ അവർ അത് നിഷേധിച്ചു കളയുകയും അതിനുവേണ്ടി വാതിലുകൾ അടച്ചു കളഞ്ഞുകൊണ്ട് നടന്നു പോവുകയും ചെയ്യുന്നു. ഞാനിതിനെ ദൈവത്തിന്റെ ഭരമേൽപ്പിക്കുന്നു. അവൾ ഇതിലും കൂടുതലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിപ്പോൾ മുങ്ങിപ്പോകാൻ പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. വളരെയധികം സത്യസന്ധരായ ആളുകൾ ഒരു സഭാ സംഘടനയിൽ ചേരുകയോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ ചേരുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മതവിശ്വാസത്തിൽ ചേരുകയോ ചെയ്തിട്ട് അവിടെ അവർ ആത്മീയമായി മരിച്ചു പോകുന്നു. നിങ്ങൾക്ക് അവരോട് പറയാൻ കഴിയില്ല യാതൊന്നും. അവർ ഈ കാര്യത്തെ അവരിലേക്ക് തുളച്ചു കയറ്റിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ബിഷപ്പുമാർ ഇത് പറഞ്ഞിരിക്കുന്നു, ഇത് ഇങ്ങനെ പറയുകയും ഇത് അങ്ങനെ പറയുകയും ആകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നേരെ അത് യഹോവായ പ്രകാരം അരുളി ചെയ്യുന്നതാകുന്നു എന്ന് അവരെ കാണിക്കുക. എന്നാൽ ഞങ്ങളുടെ പാസ്റ്റർ എന്താണ് പറയുന്നതെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ എന്താണോ പറയുന്നതെന്നോ മറ്റാരെങ്കിലും എന്താണ് പറയുന്നതെന്നോ ഞാൻ കാര്യമാക്കുന്നില്ല. അത് ദൈവത്തിന്റെ ന്യായീകരിക്കപ്പെട്ട വചനത്തിനും നാഴികയ്ക്കും കാലത്തിനും സന്ദേശത്തിനും മറ്റുമായി വിപരീതമായതാണെങ്കിൽ അത് മാറി നിന്നുകൊള്ളുക, അത് മറന്നുകൊള്ളുക, അതിൽ നിന്ന് ഒഴിഞ്ഞുകൊള്ളുക. ന്യായവിധിയുടെ നാളിൽ നിങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് നിൽക്കേണ്ടതായിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. ഞാനിപ്പോൾ ഒരു വൃദ്ധനായിരിക്കെ തന്നെ ഞാൻ അതുപോലെ കാര്യങ്ങൾ ഒട്ടും തന്നെ പറയുകയില്ല. എനിക്കെന്തെങ്കിലും അറിയാമെന്നുള്ളതല്ല, എന്നാൽ അവൻ അറിയുന്നു. ഞാൻ അവൻ എന്താണോ പറയുന്നത് അതിനെ പിന്തുടരുക മാത്രം ചെയ്യുന്നു. നമുക്കിന്ന് ദേശമൊട്ടുക്കായുള്ള കുരിശ് യുദ്ധങ്ങളെ നോക്കുക, അത് വ്യർത്ഥമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. യേശു തന്നെ ഇവിടെ ലൂക്കോസിന്റെ 7:7 അവർ വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു എന്ന് പറയുന്നില്ലേ? വ്യർത്ഥമായിട്ട് ദാവീദ് പെട്ടകത്തെ കൊണ്ടുവന്നു. വ്യർത്ഥമായിട്ട് ആഹാബ് പ്രവാചകന്മാരെ പരിശീലിപ്പിച്ചു. വ്യർത്ഥമായിട്ട് ബലയാം കാശ് വാങ്ങി. എന്നിട്ട് മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനകളാണ് കണക്കിലാക്കപ്പെടുന്നത്. ആ ജനങ്ങൾ വാസ്തവമായും ആത്മാർത്ഥതയുള്ളവരായിരുന്നു. നിങ്ങളത് ധാരാളം കേട്ടിരിക്കുന്നു. അവർ അത്രമാത്രം ആത്മാർത്ഥതയുള്ളവരായിരുന്നു. അത് യാതൊന്നും അർത്ഥമാക്കുന്നില്ല. യഹോവ വിറ്റ്നസ്സുകാരും സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരും അതുപോലെയുള്ള മറ്റ് മതവിശ്വാസക്കാരും ഈ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് നമ്മളിൽ ഒരാൾ ചെയ്യാത്ത കാര്യത്തെ അവർ ചെയ്യും. കത്തോലിക്കാർ ഒരു മൂലയിൽ നിന്നുകൊണ്ട് യാചിക്കും, അതിന്റെ ഇപ്രകാരമുള്ള കൽപ്പനകൾ കോടി 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 കണക്കിന് വിലയുള്ളതാണ് എന്നൊരിക്കലും അതിനുവേണ്ടി യാചിക്കുന്നു. സത്യസന്ധരാണ്, യാതൊരു സംശയവുമില്ല. പള്ളിയിൽ പോകുകയും പ്രസംഗിക്കുകയും ശുശ്രൂഷകർ പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് പുതിയ അംഗങ്ങളെ സഭയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും. എന്നാൽ അതൊരു പുതിയ പെട്ടകമാണ്. നമുക്ക് പിന്തുടരാനേ ഒരൊറ്റ പെട്ടകം മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിന്റെ വചനമാകുന്നു. ആ പെട്ടകത്തിന് വിപരീതമായിട്ടുള്ള ഏതൊരു കാര്യത്തിൽ നിന്നും മാറി നിന്നുകൊള്ളുക. ഇതൊരു പുതിയ വണ്ടിയിലാണ്, ദൈവത്തിന്റെ ചുമലിലല്ല. അതിൽ നിന്ന് മാറി നിന്നുകൊള്ളുക. അതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. നമ്മുടെ വലിയ കുരിശുയുദ്ധങ്ങൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഏറ്റുപറച്ചിൽ നടത്തിയിരുന്നു. അതിൽ നിന്നെല്ലാം കൂടി 100 പേർ തന്നെ ഉണ്ടായിരിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. നോക്കൂ, യാതൊരു കാര്യം തന്നെയുമില്ല. എങ്കിൽ വചനത്തിന്റെ വാഗ്ദത്തത്തെ നോക്കുക. അത് പരാജയപ്പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കും. അത് പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാം. ഇന്ന് ദേശത്തുള്ള ചില മഹാന്മാരായ ഉണർവുകാർ പറയുന്നത് അത് പരിപൂർണമായും പരാജയപ്പെട്ടുവെന്നാണ്. അത് പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് സഭയ്ക്കറിയാം. അത് പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. ശരി, എന്തുകൊണ്ടാണത് പരാജയപ്പെട്ടത്? അതൊരു നല്ല ഉദ്ദേശത്തിന് വേണ്ടിയായിരുന്നു. ഈ വലിയ കുരിശുയുദ്ധങ്ങൾ ജനങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നതിനായിരുന്നു. കോടിക്കണക്കിന് ജനങ്ങൾ അവരുടെ കാശ് ചെലവഴിച്ചിട്ട് ഈ വലിയ കുരിശുയുദ്ധങ്ങളിൽ ചെലവഴിച്ചു. സഭകളെല്ലാം കൂടി ഒരുമിച്ച് കൂടിയിട്ട് വലിയ ഓഡിറ്റോറിയങ്ങളും വലിയ വലിയ കാര്യങ്ങളും നടന്നു. എന്തുകൊണ്ടാണത് പരാജയപ്പെട്ടത്? അതെന്തുകൊണ്ടാണെന്നാൽ അവർ ഒരിക്കലും അവർ ജീവിച്ചിരുന്ന നാഴികെ അറിഞ്ഞിരുന്നില്ലായിരുന്നു. യേശു അവിടെ നിന്നുകൊണ്ട് തന്റെ ഹൃദയത്തിൽ കരഞ്ഞതിൽ യാതൊരു അത്ഭുതവുമില്ല. അവന്റെ കവളുകളിൽ കൂടി കണ്ണുനീർ ഒഴുകിയിട്ട് അവൻ പറഞ്ഞു, യെരുശലേമേ യെരുശലേമേ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ചേർക്കും പോലെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. ഞാൻ നിന്റെ അടുക്കൽ അയച്ച പ്രവാചകന്മാരെ നീ കല്ലെറിഞ്ഞു, എന്നാൽ നിങ്ങൾക്കോ മനസ്സായില്ല. ഇപ്പോൾ നിന്റെ നാഴിക വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് ഉച്ചത്തിൽ കരയുന്നതായി നിങ്ങൾ അനുഭവപ്പെടുന്നില്ലേ? ഹോ അമേരിക്കയും ലോകവുമേ, നിങ്ങളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായി, നിങ്ങൾക്കോ മനസ്സായില്ല. ഇപ്പോൾ നിന്റെ നാഴിക അടുത്തിരിക്കുന്നു. നിങ്ങളുടെ ഉല്ലാസത്തിന്റെ ദേവനും നിങ്ങളുടെ വൃത്തികേടിന്റെ ദേവനും നിങ്ങളുടെ സോദോമും ഗോമറയുടെയും ദേവനും നിങ്ങളുടെ ഇടയിലെത്തിയിരിക്കുന്നു. നമ്മുടെ കൊച്ചുകുട്ടികൾ പോലും ബീറ്റിലിന്റെ മുടിവെട്ടും മുൻഭാഗത്തെ മുടി ചതുരത്തിൽ മുഖത്തേക്ക് വെട്ടിയിട്ടിട്ട് വൈകൃതങ്ങൾ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സ്ത്രീകൾ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു, അത് വീണ്ടെടുപ്പിനും അപ്പുറത്തായിരിക്കുന്നു. നമ്മുടെ പുരുഷന്മാർ വലിയ സ്ത്രീ പ്രകൃതക്കാരായിട്ട് ചെറിയ നിക്കറുകളും ധരിച്ചുകൊണ്ട് അവരുടെ മുടി കഴുത്തുവരെ നീട്ടി വളർത്തി പെണ്ണുങ്ങളെ പോലെ അഭിനയിച്ചുകൊണ്ട് നടക്കുന്നു. ആ പുരുഷ മൈഥുനക്കാരായിട്ട് ദൈവത്തിന്റെ കോപവും തീയും നമുക്കായി കാത്തിരിക്കുന്നു. അവൻ എങ്ങനെ കൊല്ലുമെന്നും എങ്ങനെ നശിപ്പിക്കുമെന്നും നിങ്ങൾക്കറിയാമോ? അതെല്ലാം ഇപ്പോഴും അവൻ ചെയ്തതുപോലെ തന്നെയായിരിക്കും. ഒരു വേശ്യ തെറ്റ് ചെയ്ത് പിടിക്കപ്പെടുമ്പോൾ അവളെ കല്ലെറിഞ്ഞു കൊന്നിരുന്നു. ഒരു വേശ്യയായ സ്ത്രീ അവൾ കല്ലെറിഞ്ഞു കൊന്നിരുന്നു. അപ്രകാരമാണ് അവൻ സഭയെയും കൊല്ലുന്നത്. അവൻ ആകാശത്തു നിന്നും കൽമഴ പെയ്യ്ക്കുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. അതിന്റെ ഒരു കഷണം തന്നെ നൂറോളം റാത്തൽ ഭാരമുള്ളതായിട്ട് അതുകൊണ്ട് അവൻ അവരെ കല്ലെറിയും. ആരാണ് അവനെ തടയാൻ പോകുന്നത്? അത് ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഏത് ശാസ്ത്രമാണ് പറയാൻ പോകുന്നത്? അവനത് ചെയ്യും. അവനൊരു പെട്ടകമുണ്ടാക്കി നോഹയെ സുരക്ഷയിലേക്ക് നയിച്ചതുപോലെ അവൻ തന്റെ സഭയ്ക്ക് വേണ്ടി അത് വീണ്ടും ചെയ്യും. അവൻ തന്റെ സ്വന്തം നിയമങ്ങളാലും തന്റെ സ്വന്തം വഴിയാലും ഭൂമിയിലെ രാജാക്കന്മാരോടും സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും വേശ്യാവൃത്തി നടത്തിയ ആ വേശ്യയെ കല്ലെറിഞ്ഞു വന്നു കളയും. അവൻ ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്നതായ തന്റെ സ്വന്തം നിയമങ്ങളാൽ അവൻ അവളെ കല്ലെറിഞ്ഞു കൊന്നു കളയും. അവനൊരു കൽമഴ ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ആരാണ് പറയാൻ പോകുന്നത്? ഒരു മഴത്തുള്ളി എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് അറിയാമെന്ന് ആരോടെങ്കിലും ചോദിച്ചു നോക്കുക. അതൊരു വട്ടം ഉണ്ടാക്കിയിട്ട് തിരികെ ഒരു ചുഴലിയിൽ കൂടി പോകുന്നു. അത് കൂടുതൽ കൂടുതലായി വലിച്ചെടുത്ത് ഒരു സുനിശ്ചിത ഭാരമാകുമ്പോൾ പിന്നെ അത് താഴേക്ക് പെയ്യാൻ തുടങ്ങുന്നു. ഗുരുത്വാകർഷണത്തിന് പോലും ഈ ഭൂമിയിൽ അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഗുരുത്വാകർഷണത്തെ ഉണ്ടാക്കിയ ദൈവത്തിന് അത്രയും വലിയൊരു ചുഴലി ഉണ്ടാക്കിയിട്ട് ഒരു കല്ലിനെ 100 റാത്തൽ ഭാരമാക്കുന്നത് വരെ ആട്ടുവാൻ കഴിയും. അവനത് ചെയ്യുമെന്ന് കൽപ്പിച്ചു, അവനത് ചെയ്യുകയും ചെയ്യും. അത് ചെയ്യരുതെന്ന് ആരാണ് അവനോട് പറയാൻ പോകുന്നത്? അവനത് ചെയ്യും, കാരണം അവൻ ചെയ്യുമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. നാം അന്ത്യകാലത്തായിരിക്കുന്നു, നാം ന്യായവിധിക്കടുത്തായി നിൽക്കുന്നു. എന്തുകൊണ്ടാണ്? പെന്തക്കോസ്ത് സഭക്കാർ 50 വർഷങ്ങൾക്ക് മുമ്പ് വീണ മന്ന തിന്നുവാൻ ശ്രമിക്കുന്നു. 200 വർഷങ്ങൾക്ക് മുമ്പ് വീണത് തിന്നാൻ ഹോളിനെസ്സുകാർ ശ്രമിക്കുന്നു. 300 അതോ അതിലും വളരെ കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പുള്ള മന്ന തിന്നാൻ ലൂഥർകാർ ശ്രമിക്കുന്നു. അവർ പഴയ മന്നയെ തിന്നാൻ ശ്രമിക്കുന്നു. ഓ സഹോദര, അത് അഴുകിയിരിക്കുന്നു, അത് ദുഷിച്ചിരിക്കുന്നു. ഞാനെല്ലാം ഇപ്പോഴും പറയാറുണ്ട്, അതിൽ അങ്ങുമിങ്ങും ഓടുന്ന കീടകളും പുഴുക്കളുമായിരിക്കുന്നു. അത് തിന്നാൽ അത് നിങ്ങളെ കൊന്നുകളയും. ദാവീദോ അല്ലെങ്കിൽ അവരിൽ ആരെങ്കിലും തന്നെ ആ നാഴികയിലേക്കുള്ള ആപ്പത്തോട് കൂടി ആലോചിച്ചിരുന്നു എന്ന് കണ്ടുപിടിക്കുക. പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രാസംഗികരും വൈദികരും സ്കൂളുകളും സഭാസമുദായങ്ങളും ആ നാഴികയെ മാത്രമൊന്ന് പരിഗണിച്ചിരുന്നെങ്കിൽ. എന്നാൽ ഇപ്പോൾ അത് അവർക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. അത് പുറത്തേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതൊരംശം പോലും സഹായിക്കുകയില്ല. അവൾ പോയി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് മാനസാന്തരത്തിന്റെയും ന്യായവിധിയുടെയും കരുണയുടെയും വരിയെ അവൾ മറികടന്നിരിക്കുന്നു. അതിനുശേഷം എന്താണെന്ന് ശ്രദ്ധിക്കുക. എന്ത് ചെയ്യാൻ കഴിയും? എന്താണ് ചെയ്തിരിക്കേണ്ടത്? തിരുവെഴുത്തായ പ്രവാചകനോട് നമുക്ക് കൂടി ആലോചിക്കാം. അതിൽ നിന്നൊരു വാക്ക് മാറ്റുവാനോ ഒരു വാക്ക് ചേർക്കുവാനോ കഴിയില്ല. നാം അത് ചെയ്യുകയാണെങ്കിൽ ദൈവം നമ്മെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നീക്കിക്കളയും. ഇന്നെന്ത് സംഭവിക്കുമെന്ന് മലാക്കിയുടെ 4-ാം അധ്യായത്തിൽ തിരുവെഴുത്ത് പറയുന്നു. വെളിപാടിന്റെ 10 പ്രകാരം 7 മുദ്രകൾ തുറക്കപ്പെടുമെന്നും മതപരിഷ്കാർത്തകന്മാരുടെ കാലത്തുകൂടി മറിഞ്ഞുകിടന്നതായ മർമ്മങ്ങൾ വെളിപ്പെട്ടിരിക്കുമെന്നും പറയുന്നു. അതെപ്രകാരം നടത്തപ്പെടുമെന്ന് അവൻ പറഞ്ഞിരുന്നു. അത് തിരുവെഴുത്തിൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്തതാകുന്നു. ദൈവം അതിനെ പരിപൂർണമായിട്ടും സമ്പൂർണമായിട്ടും വേർതിരിച്ച് കാണിച്ചിരിക്കുകയും അത് സത്യമാണെന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും സ്വർഗത്തിലും ആകാശത്തിലും മറ്റെല്ലാമായിട്ട് 33 വർഷങ്ങളായി ന്യായീകരിച്ചു കാണിച്ചിരിക്കുന്നു. അത് അവർ കേൾക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അവർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ എന്തോ ഒന്നിലേക്ക് അവരുടെ കൈനീട്ടിയിട്ട് അത് മുഴുവൻ കാര്യങ്ങളെയും കൊന്നു കഴിഞ്ഞിരിക്കുന്നു. ഇല്ല, അത് ചെയ്യുകയില്ല, അത് ചെയ്യുകയില്ല, ഇനിയും ഒരിക്കലുമില്ല. ഈ കാര്യം സംഭവിച്ചപ്പോഴാണ് ദാവീദ് അത് കണ്ടത്. ഓ ദൈവമേ, താൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് കാണാൻ കഴിയുന്ന ഒരു ദാവീദിനെ ഞങ്ങൾക്ക് അയച്ചു തരണമേ. അത് ദൈവം ഇന്ന് എന്താണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെന്നും എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നതെന്നും അതിന് നോക്കിക്കാണാൻ കഴിയും. അവനത് എങ്ങനെ ചെയ്യുമെന്ന് ദൈവം തന്റെ വചനത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ദൈവം മീഖയാവിനോട് പറഞ്ഞു, മീഖയാവ് തന്റെ ദർശനം 400 അന്തസ്സുറ്റ പ്രവാചകന്മാരുടെ മുമ്പിൽ പരിശോധിച്ചു നോക്കി. തന്റെ ദർശനം ശരിയായിരുന്നു എന്ന് അവൻ പരിശോധിച്ചു നോക്കി. എന്താണ് സംഭവിച്ചിരുന്നതെന്ന് കാണുന്നതിന് വേണ്ടി തനിക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകൻ എന്താണ് പറഞ്ഞതെന്ന് അവൻ തിരികെ നോക്കി. അവൻ തിരികെ നോക്കിയപ്പോൾ ഏലിയാവ് അവിടെ നിന്നുകൊണ്ട് പറയുന്നത് കണ്ടു. ആഹാബേ, നായ്ക്കൾ നിന്റെ രക്തം നക്കിക്കളയും. അപ്പോൾ അവൻ തന്റെ ദർശനം ദൈവത്തിന്റെ വചനപ്രകാരം ശരിയാണെന്ന് കാണുകയും അതിനാൽ അവൻ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ ശരിയായിരുന്നു. ബാക്കിയുള്ളവർ എന്ത് തന്നെ പറഞ്ഞാലും അതൊരു കാര്യമല്ല, അവൻ ആ വചനത്തോടൊപ്പം തന്നെ നിന്നു. ഇന്ന് നമുക്കുള്ള ദർശനത്തെ നമുക്ക് നോക്കാം. അത് സഭകളെ ഉണ്ടാക്കുന്നതാണോ? അത് പുതിയ കാര്യങ്ങളാണോ? അത് സംഭവിക്കാൻ പോകുന്ന വലിയ കാര്യങ്ങളാണോ? അതോ അത് ന്യായവിധിയാണോ? ഇന്നത്തേക്കുള്ള വാഗ്ദത്തത്തെ തിരിഞ്ഞു നോക്കിയിട്ട് ഏത് കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് നോക്കുക. നിങ്ങൾ പറഞ്ഞേക്കാം, കൊള്ളാം, ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഹോദര, ഞാൻ സത്യസന്ധനാകുന്നു, ഞാൻ സഭയിൽ ചേർന്നിരിക്കുന്നു, എനിക്ക് എന്റെ കലയുടെ ബിരുദം കിട്ടിയിരിക്കുന്നു, ഞാൻ ഇത് ചെയ്തിരിക്കുന്നു, അതൊക്കെയും കൊള്ളാം, നന്നായിരിക്കുന്നു, അതിനെതിരായിട്ടൊന്നുമില്ല. അത് തന്നെ ദാവീദിനും ഉണ്ടായിരുന്നു, ആ കാലത്തെ പുരോഹിതന്മാർക്കും ഉണ്ടായിരുന്നു, വൈദികന്മാർക്കും അതുണ്ടായിരുന്നു. എന്നാൽ അത് വചനത്തിന് വിപരീതമായിരുന്നു. ദൈവം അതിന് എങ്ങനെ ചെയ്യുമെന്നും ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ യഥാസ്ഥാനത്താക്കുമെന്നും അവൻ വീണ്ടും എന്ത് ചെയ്യുമെന്നും പറഞ്ഞിരിക്കുന്നു. അവൻ യഥാസ്ഥാനത്താക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അത് ശരിക്കും സത്യമാണ്. യോവേൽ 2:38 അവൻ യഥാസ്ഥാനത്താക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. വീട്ടിലും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അതൊരേ പ്രാണി തന്നെയാണ്. അത് ജീവന്റെ വ്യത്യസ്തമായ അവസ്ഥകളിലാണ്. അങ്ങനെ കത്തോലിക്ക സിദ്ധാന്തം തിന്നുവാൻ തുടങ്ങിക്കഴിയുകയും പിന്നെ ലൂഥറനും മെഥഡിസ്റ്റും പെന്തിക്കോസ്തും അങ്ങനെ ഓരോന്നായി തിന്നാൻ തുടങ്ങി. ആദ്യത്തെ സ്ഥാനത്തുണ്ടായിരുന്ന ഒന്നുപോലെ തന്നെ ഒരു സഭയിലേക്ക് ഞാൻ എല്ലാ കാര്യങ്ങളെയും അതുപോലെ പകരം നൽകുന്നതാണെന്ന് അവൻ പറഞ്ഞു. കഴിഞ്ഞ രാത്രിയിലത്തെ ദർശനത്തെ ശ്രദ്ധിക്കുക. അതേ മണവാട്ടി തന്നെ ഈ വശത്തായിട്ട് വന്നു. ആ വ്യഭിചാരണികൾ അവരുടെ മേലൂടെ പഴിച്ചു കളഞ്ഞുകൊണ്ട് മറ്റുള്ളതെല്ലാം ഈ രീതിയിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് റോക്ക് ആൻഡ് റോൾ നൃത്തവും ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചുകൊണ്ട് പോയിരുന്നു. ഞങ്ങളത് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, എന്നാൽ അപ്രകാരമാണ് ദൈവം നിങ്ങളെ കാണുന്നത്. നിങ്ങൾ സ്വയമായിട്ട് തന്നെ എന്താണ് കാണുന്നതെന്നുള്ള കാര്യം, ഇപ്രകാരമാണ് ദൈവം നിങ്ങളെ കാണുന്നത്. ഒരു മനുഷ്യനും സ്വയം തന്നെ തന്നെ തെറ്റായിട്ട് കാണുന്നില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അത് നിങ്ങളോട് പറയുന്നത്. ദാവീദ് അത് ചെയ്തിരുന്നുവെങ്കിൽ അവന്റെ തെറ്റിനെ കാണുവാൻ കഴിയുമായിരുന്നു. ആഹാബ് അത് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രവാചകന്മാർ അത് ചെയ്തിരുന്നെങ്കിൽ, അവർക്ക് അവരെ തന്നെ തെറ്റായി കാണാൻ കഴിയുമായിരുന്നു. ഒരു ന്യായീകരിക്കപ്പെട്ട പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ആഹാബ് മരിക്കും, നായ്ക്കൾ അവന്റെ രക്തം നക്കും. അവന്റെ പ്രവചനവും ശരിക്കും അതുമായിട്ട് ഒത്തിരുന്നു. അപ്പോൾ അവൻ ശരിയാണെന്ന് അവൻ അറിഞ്ഞു. യോശഫത്ത് തന്നെ അത് കണ്ടറിഞ്ഞിരിക്കേണ്ടതായിരുന്നു. ശ്രദ്ധിക്കുക, മീഖയാവ് ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ ആ ദിവസത്തെ ജനങ്ങളോടുകൂടെ അധികമായിരുന്നില്ല. എന്നാൽ അവന്റെ പക്കൽ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്ത വചനമുണ്ടായിരുന്നു. അവൻ ശരിയായിരുന്നു. ഈ വലിയ നാഴികയിലേക്ക് നാം വരുന്നത് കാണുമ്പോൾ നാം ഈ കാര്യത്തെ ഇപ്പോൾ ഈ കാലത്ത് കൊണ്ടുവരുന്നു. ദാവീദും എന്താണ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് നോക്കുക. അതിനെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എന്റെ പക്കലുണ്ട്. അവന്റെ സ്വന്തം സഭാ സംഘടനയാൽ അവൻ ദൈവത്തിന്റെ പെട്ടകത്തെ ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. ഇവിടെയുള്ള നദിക്കരയിൽ വെച്ച് കർത്താവ് ആദ്യമായിട്ട് സംസാരിച്ചവ നിങ്ങൾ തിരിഞ്ഞു നോക്കുക. ആദ്യത്തെ വരവിന് മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ വന്നതുപോലെ, സഹോദര, അസംബ്ലീസുകാർക്ക് അതിനുവേണ്ടി നിൽക്കാൻ കഴിയില്ല. യുണൈറ്റഡുകാർക്ക് അവരിൽ ആർക്കും തന്നെ കഴിയില്ല. അവർക്കൊരുവൻ എവിടെയോ ഉണ്ടാകേണ്ടിയിരുന്നു. അത് ശരിക്കും അവർക്കെല്ലാവർക്കും വേണ്ടിയായിരുന്നു. അവർക്കെല്ലാവർക്കും അത് അവരുടെ സ്വന്തം ഭവനത്തിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നു. എന്നാൽ അത് ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നു. എന്തുകൊണ്ടാണ്? അതിനുവേണ്ടി വേറൊരു സ്ഥലവും തയ്യാറായിരുന്നില്ല. ആ കാരണത്താലാണ് നിങ്ങൾക്കൊരു സഭാ സംഘടനയിലേക്ക് സന്ദേശം കൊണ്ടുവരാൻ കഴിയാത്തത്. വചനമായ പെട്ടകമായ ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. കൂടാതെ അവന്റെ എല്ലാ തിരിച്ചറിയിക്കലും നിങ്ങളുടെ സഭാ സംഘടനകളിലേക്ക് അതിനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അവർ ഒരിക്കലും അത് വിശ്വസിക്കില്ല. കാരണം അതിനായി അവിടെ യാതൊരു സ്ഥലവുമില്ല. അവൻ ലാവോദിക്യ സഭയുടെ വെളിയിലായിട്ട് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണെന്ന് തിരുവെഴുത്ത് തന്നെ പറയുന്നില്ലേ? അതെത്ര ആത്മാർത്ഥതയുള്ളതായാലും എത്ര മഹത്തായതായിരുന്നാലും അതൊരു കാര്യമല്ല. ദാവീദിന്റെ നഗരത്തിൽ അതിന് യാതൊരു സ്ഥാനവുമില്ലായിരുന്നു. അതപ്പോഴും ആ സ്ഥലമായിരുന്നില്ല. അത് യെരുശലേമിലാകാൻ പോകുകയായിരുന്നു. അതുമായിട്ട് എന്ത് ചെയ്യണമെന്ന് പ്രവാചകൻ പറഞ്ഞു കൊടുത്തപ്പോൾ അത് പിന്നീട് അവിടേക്കാണ് പോയത്. അതിനാൽ ദാവീദിന് അത് തന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരേണ്ടിയിരുന്നു. വേറൊരു സ്ഥലവും അതിനായി തയ്യാറാക്കിയിരുന്നില്ല. ക്രിസ്തു നമ്മുടെ പെട്ടകമാകുന്നു, അവർ അത് സ്വീകരിക്കുകയില്ല. ക്രിസ്തു വചനമാകുന്നു, അവർ അത് സ്വീകരിക്കുകയില്ല. അവർക്ക് അവരുടെ മതവിശ്വാസ പ്രമാണങ്ങളും അവരുടെ സഭാസംഘടനകളും പുതിയ പെട്ടകവും അല്ലെങ്കിൽ ഒരു പുതിയ വാഹനവും ആവശ്യമായിരിക്കുന്നു. അതിനെ വഹിക്കുന്നതിനായി അവർക്ക് സഭാസംഘടന ആവശ്യമായിരിക്കുന്നു, ഒരു പുതിയ പെട്ടകത്തെ ആവശ്യമായിരിക്കുന്നു. അതെ, ഓർക്കുക, ക്രിസ്തു നമ്മുടെ പെട്ടകമാകുന്നു. ക്രിസ്തു വചനമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ, അതാകുന്നു പെട്ടകം. അത് ശരിയല്ലേ? ക്രിസ്തു തന്റെ ശരിയായ അവസ്ഥയിലേക്ക് ഏതെങ്കിലും ഒരു സഭാസംഘടനയുടെ വണ്ടിയിൽ വഹിക്കപ്പെടാൻ കഴിയുന്നതല്ല. അവനൊരു വ്യക്തിയുമായി ഇടപെടുന്നു, ഒരു കൂട്ടവുമായിട്ട് ഇടപെടുന്നില്ല. അവൻ ഒരിക്കലും ഒരു കൂട്ടവുമായിട്ട് ഇടപെടുന്നില്ല, ഒരു വ്യക്തിയുമായിട്ടാണ്. അവൻ അങ്ങനെ ചെയ്യുകയില്ല എന്നവൻ കൽപ്പിച്ചിട്ട് അവനത് ചെയ്യുകയാണെങ്കിൽ അവൻ തന്റെ വചനമായ ആമോസ് 3:7 വിരുദ്ധമായിരിക്കുന്നു. നിങ്ങൾക്കതൊരു കള്ളമാക്കാൻ കഴിയുകയില്ല. ഇല്ല ശ്രീമാൻ, ഇത് സത്യമാകുന്നു. എന്നാൽ നോക്കൂ, അവർ അത് ശ്രമിക്കുന്നു. പെട്ടകം ഒരിക്കലും ഒരു സഭാസമുദായത്താൽ വഹിക്കപ്പെടാൻ കഴിയുന്നതല്ല. അതിൽ വളരെയധികം തലവന്മാരുണ്ട്, അത് ചെയ്യാൻ കഴിയുകയില്ല. അവനത് ചെയ്യുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനാൽ അവനത് ചെയ്യുകയില്ല. അവൻ വാഗ്ദത്തം ചെയ്തപ്പോൾ അവൻ മറ്റേതെങ്കിലും രീതിയിൽ അത് ചെയ്യുന്നതിന് വാഗ്ദത്തം ചെയ്തിരുന്നു. ആ കാരണത്താലാണ് അവനത് ചെയ്യുകയില്ല എന്ന് വാഗ്ദത്തം ചെയ്തത്. അങ്ങനെയുള്ള കാര്യങ്ങളെ വിചാരിക്കരുത്, എനിക്കത് അനുഭവിച്ചറിയാൻ കഴിയും. അതിനാൽ അതൊരു പ്രത്യേക രീതിയിൽ ചെയ്യുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുകയും അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും അവൻ ചെയ്യുകയുമില്ല. ആമോസ് 3:7 കൽപ്പിച്ചിരിക്കുന്ന യഥാർത്ഥ മാർഗം നിരസിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്രകാരമാണ് ദൈവം അത് പ്രവർത്തിച്ചിരുന്നത്. അത് ശരിയാണെന്ന് ന്യായീകരിക്കപ്പെടുകയും തെളിയിക്കപ്പെടുകയും വേണം. ഈ കാലത്തേക്ക് അവൻ എന്താണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ പിന്നെ അവനത് ഇന്ന് ചെയ്യുന്നു. അത് അവൻ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം മാത്രമാകുന്നു. അവൻ 7 മുദ്രകളെ തുറക്കുകയും പിന്നെ എന്തെല്ലാം ചെയ്യുമെന്നും പിൻസമയങ്ങളിലെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുകയും എപ്രകാരം ഈ സ്നാനങ്ങളും മറ്റുള്ള കാര്യങ്ങളും അനങ്കൂലമാക്കപ്പെട്ടിരിക്കുന്നത് അവൻ വെളിപ്പെടുത്തും. അങ്ങനെ അത് ഇവിടെ ഇതാ അവന്റെ സാന്നിധ്യം തന്നെയായിരിക്കുന്നു. ശാസ്ത്രം അത് തെളിയിച്ചിരിക്കുന്നു. ആകാശങ്ങൾ അതിനെ വർണ്ണിച്ചിരിക്കുന്നു. മനുഷ്യർ അതിലേക്ക് നോക്കിക്കൊണ്ട് അത് സംഭവിക്കുന്നത് കണ്ടുകൊണ്ട് നിന്നിരുന്നു. അവൻ കൽപ്പിച്ച ഒരു കാര്യം പോലും വിടാതെ അവൻ അത് സത്യമാണെന്ന് കാണിച്ചു. അവിടെയാണ് നിങ്ങൾ. അതിനാൽ ഇന്ന് നാം എവിടെയായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവന്റെ ആത്മാവുള്ള ഏതൊരു വ്യക്തിക്കും ഇതറിയാം. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലായിട്ട് ഇത് സത്യമാണെന്നറിയും. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിന് വിരുദ്ധമായി സംസാരിക്കുകയില്ല. ഇല്ല ഇല്ല, അത് നേരെ വചനത്തോടു കൂടെ ആയിരിക്കും. എനിക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിരിക്കുന്നു, ഞാൻ ഒച്ച വെച്ചിരിക്കുന്നു, ഞാൻ അന്യഭാഷ പറഞ്ഞു, ഞാൻ ആത്മാവിൽ നൃത്തം ചെയ്തു എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അതിന് ദൈവവുമായിട്ട് ഒരു കാര്യവും അർത്ഥമുണ്ടാക്കുന്നില്ല. പ്രാവർത്തികമായിട്ട് ദാവീദ് അതേ കാര്യം തന്നെയാണ് അവിടെ ചെയ്തത്. അവന്റെ മുഴുവൻ ശക്തിയും എടുത്ത് അവൻ പാടുകയും തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് ഘോഷിക്കുകയും ചെയ്തിരുന്നു. ബാക്കിയുള്ളവരും അത് തന്നെ ചെയ്തിരുന്നു. എന്നാൽ അവർ നേരെ മരണത്തിലേക്ക് നടക്കുകയായിരുന്നു. അത് ശരിയാണ്. അതിന് ഇതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. വചനം, അതായത് യഹോവയുടെ വചനമാണ് കണക്കാക്കപ്പെടുന്നത്. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ, അതേ ശ്രീമാൻ, ദൈവത്തിന്റെ ആത്മാവ് തങ്ങളിലുള്ളവർ ഇന്നത്തേക്കുള്ള വാഗ്ദത്തത്തെ നോക്കുകയും അവരത് കാണുന്നത് വരെ ഉണർന്ന് കാത്തിരിക്കുന്നു. അപ്പോൾ അവർ പറയും, അതാകുന്നു ഇത്. ദൈവം അവർക്കത് വെളിപ്പെടുത്തുന്നു. അത് നഥനായലിനെ പോലെയാണ്. ഫിലിപ്പോസ് ചെന്ന് നഥനായലിനെ കണ്ടെത്തി നഥനായൽ പറഞ്ഞു, ഒരു മിനിറ്റ് നിൽക്കുക, അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നുവെന്ന് എനിക്കറിയാം, എന്നാൽ ഞാനത് നോക്കിക്കാണട്ടെ. അങ്ങനെ അവനത് കണ്ടപ്പോൾ ഇതാകുന്നു അത് എന്നവൻ പറഞ്ഞു. സ്ത്രീ പറഞ്ഞു, ഞാൻ എല്ലാ തരത്തിൽപ്പെട്ട കാര്യങ്ങളും വൈദികർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതും അതും ചെയ്തിരിക്കുന്നു. ഞാൻ വേദപുസ്തകവും സ്വയം വായിച്ചിരിക്കുന്നു. മശിഹാ വരുന്നുവെന്ന് എനിക്കറിയാം. അവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. അതുകൊണ്ട് നീ അവന്റെ പ്രവാചകനായിരിക്കണം. ഞാൻ തന്നെ അവൻ എന്നവൻ പറഞ്ഞു. അവൾ പറഞ്ഞു, ഒരു മനുഷ്യനെ വന്ന് കാണുവിൻ, ഇതാകുന്നു അത്. മശിഹാ ദൈവത്തിന്റെ വചനത്താൽ തെളിവാക്കപ്പെട്ട് കാണുന്നത് വരെ അവൾ കാത്തിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് തന്നെയായിരുന്നു ഞങ്ങൾ 400 വർഷങ്ങളായി കാത്തിരുന്നത്. ഞങ്ങൾക്കൊരു പ്രവാചകനോ മറ്റാരുമോ ഇല്ലായിരുന്നു. ഇവിടെ ഇതാ അവൻ സ്വയം അത് ഞാൻ തന്നെ എന്നവൻ പറയുന്നു. ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവിൻ. എന്നാൽ പുരോഹിതന്മാർ അവനെ കൊല്ലുവാൻ നോക്കിയിരിക്കുകയും അവസാനം അവർ അത് ചെയ്യുകയും ചെയ്തു. എന്നാൽ അവന്റെ ആത്മാവിനെ ഇന്ന് അവർക്ക് കൊല്ലാൻ കഴിയുകയില്ല. അത് ശരിയാണ്. ഇല്ല, അവർക്ക് കൊല്ലാൻ കഴിയുകയില്ല. അത് നമ്മെ അകത്തേക്ക് കൊണ്ടുവരുന്നതിനായി ഇവിടെയായിരിക്കുന്നു. അതിനാൽ ഞാൻ നന്ദിയുള്ളവരാണ്. ദൈവം എത്ര മഹാനാണെന്നും അവന്റെ പ്രവൃത്തികൾ എത്ര മഹത്തായതാണെന്നും അതൊരിക്കലും പരാജയപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളതും ശ്രദ്ധിക്കുക. ദൈവം യഥാർത്ഥ വഴിയെ കാര്യങ്ങളെ ചെയ്യുന്നതിനായി നിയോഗിച്ചിരിക്കെ അവൻ ഒരിക്കലും അതിന് വിരോധമായിട്ട് അത് ചെയ്യുകയില്ല. ഈ അന്ത്യനാളുകളിൽ അവൻ എന്ത് ചെയ്യുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ നമുക്കായി സന്ദേശം അയച്ചു തന്നിരിക്കുന്നു. ഈ സന്ദേശത്തിന് ഏലിയാവിനുണ്ടായിരുന്നതുപോലെയും ഏലിശാവിനുണ്ടായിരുന്നതുപോലെയും യോഹന്നാൻ സ്നാപകനുണ്ടായിരുന്നതുപോലെയുമുള്ള അതേ തിരിച്ചറിയൽ ഉണ്ടായിരിക്കും. അത് ജനങ്ങളുടെ ഹൃദയങ്ങളെ സഭാസംഘടനയിലേക്കല്ല, എന്നാൽ യഥാർത്ഥമായ അപ്പസ്തോല പിതാക്കന്മാരുടെ, അതായത് തിരികെ വചനത്തിലേക്ക് നിരപ്പിക്കും. എപ്രകാരം ഈ കാര്യങ്ങൾ ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നു, എപ്രകാരം വെളിപാട് 10:10 അവസാന ദൂതന്റെ നാദത്തിങ്കൽ 7-ാമത്തെ ദൂതന്റെ കാലത്ത് ഈ മർമ്മങ്ങളെല്ലാം മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും ചർച്ച് ഓഫ് ക്രൈസ്റ്റും യഹോവ വിറ്റ്നസ്സുകാരും മറ്റെല്ലാം എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? ഈ അവസാന നാളുകളിൽ ഏഴാമത്തെ ദൂതന്റെ സന്ദേശത്തിങ്കൽ ഈ മർമ്മങ്ങളെല്ലാം വെളിപ്പെട്ടിരിക്കും. അവനിത് ചെയ്യാൻ തുടങ്ങുമ്പോഴല്ല, എന്നാൽ തന്റെ സന്ദേശം ഊതുന്ന നാളിൽ, തയ്യാറെടുപ്പിന്റെ വർഷങ്ങളിൽ എന്നല്ല, അവൻ സന്ദേശത്തെ ഊതുവാനിരിക്കുന്ന കാലത്ത് ഈ മർമ്മങ്ങളെല്ലാം വെളിപ്പെടുത്തപ്പെടും. അങ്ങനെ അതെല്ലാം ഇവിടെ ആയിരിക്കുന്നു. അവയെ അറിയാതെ തന്നെ നിങ്ങൾ അതിനൊരു സാക്ഷിയായിരുന്നല്ലോ. അതിനുശേഷം ആ വലിയ നിരീക്ഷണശാലയിൽ, അതിനാൽ ലോകം അത് കൂടാതെ ആയിരിക്കില്ലല്ലോ. അവർ ഇപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് അത്ഭുതപ്പെടുന്നു. ഹ്യൂസ്റ്റണിലുള്ള വലിയ നിരീക്ഷണശാലകൾ അതിന്റെ പടമെടുത്തിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും അതിശയിക്കുന്നു. എന്താകുന്നു ഇത്? അവരിപ്പോഴും ഇത് പത്രങ്ങളിലിട്ടിട്ട് അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമോ എന്നും അതെങ്ങനെ സംഭവിച്ചിരിക്കുന്നുവെന്നും ചോദിക്കുന്നു. അവിടെ മഞ്ഞില്ല, അവിടെ വായുവില്ല, അവിടെ ഈർപ്പമില്ല. അത് 30 മൈൽ ഉയരത്തിലായിരുന്നു. ഓ, ആകാശത്തിൽ മഹാലക്ഷ്യങ്ങൾ ഉണ്ടാകും. ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെ അവിടെ ഭൂകമ്പവും മറ്റുമുണ്ടാകും. അപ്പോൾ മനുഷ്യപുത്രൻ പ്രത്യക്ഷപ്പെടുന്ന അടയാളം ആകാശത്തിലുണ്ടാകും. അന്നാളിൽ ലൂക്കോസിൽ പറയുന്നു, മനുഷ്യപുത്രൻ അവനെ തന്നെ വീണ്ടും വെളിപ്പെടുത്തും. അത് അവനെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ലോകം സോദോമിന്റെയും ഗോമോറയുടെയും അവസ്ഥയിലായിരിക്കും. എന്റെ സഹോദരന്മാരെ, ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് അജ്ഞരായിരിക്കരുത്. തിരുവെഴുത്ത് ശോധന ചെയ്യുക. അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ വചനത്തിന് സാക്ഷ്യം പറയുന്നു. അവ സത്യത്തിനും ദൈവം ഈ നാഴികയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കും സാക്ഷ്യം പറയുന്നു. അങ്ങനെ ഇപ്പോൾ എന്താകുന്നു? ദൈവത്തിന്റെ ആത്മാവ് തങ്ങളിലുള്ളവർ ഈ കാര്യങ്ങൾക്കായി കാത്തിരിക്കുന്നു. അങ്ങനെ അവർ ഈ കാര്യങ്ങളെ കാണുമ്പോൾ അവർ അത് വിശ്വസിക്കുന്നു. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞു. പിതാവ് എനിക്ക് തന്നിട്ടുള്ളതൊക്കെയും അവൻ വചനമാകുന്നു. എന്റെ അടുക്കലെത്തും, അവർ എന്റെ അടുക്കലെത്തും. ഞാൻ ഇന്ന് രാവിലെ കുറച്ച് പരിഷമായിരുന്നു. അവർ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, കാത്തിരിക്കുന്നു. അങ്ങനെ അവർ ചെയ്യുമ്പോൾ ഈ ദിവസത്തേക്കുള്ള വാഗ്ദത്തം വെളിപ്പെട്ടവർ കാണുകയും അത് അവരുടെ വിശ്വാസത്തെ അവന്റെ വചനത്തിൽ പുതുക്കുകയും ചെയ്യുന്നു. കാരണം അത് ചെയ്യുമെന്നവൻ വാഗ്ദത്തം ചെയ്തിരിക്കുകയും ഇവിടെ ഇതാ അവൻ അത് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ യാതൊരു സംശയവുമില്ല. ദൈവം ആദ്യം തന്റെ വചനത്തെ കൽപ്പിച്ചരളി ചെയ്യുകയും അതിനുശേഷം ആത്മാവ് വചനം ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടുവന്ന് ചെയ്യുകയും ചെയ്യുന്നു. ഓ, നമുക്ക് ധാരാളം അനുകരണങ്ങളുണ്ട്. നമുക്കിപ്പോഴും അതുണ്ടായിരിക്കും. ആത്മാർത്ഥ ഹൃദയത്തോടുകൂടിയ മനുഷ്യർ ഈ രീതിയിലും ആ രീതിയിലും കാര്യങ്ങളെ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ജനങ്ങൾ അവരുടെ കൈ അതിലേക്ക് നീട്ടുകയും മരിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, യാതൊരു മനുഷ്യന്റെയും സഭാസംഘടനകളുടെ പദ്ധതി ഒരിക്കലും പ്രാവർത്തികമാകുകയില്ല. അവരുടെ സ്വന്തമായി ഉണ്ടാക്കപ്പെട്ട സഭാസംഘടനകളായ പെട്ടകങ്ങളിലേക്ക് അവർ അംഗങ്ങളെ ഉണ്ടാക്കുന്നു. ദൈവത്തിന് ഒരിക്കലും ഒരു സഭാസംഘടന ഉണ്ടായിരുന്നില്ല. അവൻ ഒരിക്കലും ഒരു സഭാസംഘടന ഉണ്ടാകുകയുമില്ല. അതൊരു മനുഷ്യ നിർമ്മിതമായ കാര്യമാണ്. ഇന്ന് നമുക്കുള്ളതായ നമ്മുടെ ആകർഷണങ്ങളും വലിയ കുരിശി യുദ്ധങ്ങളും ഉണർവുകളും കൊണ്ട് നാം മെത്തഡിസ്റ്റിന്റെ പെട്ടകത്തെയും ബാപ്റ്റിസ്റ്റുകാരുടെ പെട്ടകത്തെയും പ്രസ്ബിറ്റേറിയൻകാരുടെ പെട്ടകത്തെയും അല്ലെ നിറച്ചിരിക്കുന്നതെന്ന് ഞാൻ അതിശയപ്പെടുന്നു. എന്നാൽ വചനമായ ക്രിസ്തുവിന്റെ പെട്ടകത്തെ കുറിച്ച് എന്ത് പറയുന്നു? മണവാട്ടി വചനമായിരിക്കുന്നുവെങ്കിൽ അവൾക്ക് മണവാളനായ ക്രിസ്തുവിന്റെ ഭാഗമാകേണ്ടിയിരിക്കുന്നു. അവൾക്ക് വചനമാകേണ്ടിയിരിക്കുന്നു. അവന്റെ കാലത്തേക്കുള്ള വചനമല്ല, അവൻ ഈ കാലത്തേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ ദിവസത്തെ വചനമായിരിക്കണം. തന്റെ മണവാട്ടിയെ വാർത്തെടുത്തുണ്ടാക്കുന്നതിനായി അവൻ തന്റെ വചനത്തെ അയച്ചിരിക്കുന്നു. നാം അത് കാണുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങളുടെ സ്വന്തമായ യാതൊരു ആശയത്തെയും ഇപ്പോൾ എടുക്കരുത്. കൂടാതെ മറ്റാരുടെയെങ്കിലും ആശയത്തെയും എടുക്കരുത്. ഇവിടെയുള്ള തിരുവെഴുത്ത് പുസ്തകമായ ന്യായീകരിച്ച വചനത്തെ എടുക്കുക. ദൈവം തന്റെ വചനത്തിൽ ഈ അന്ത്യനാളുകളിൽ തന്റെ മണവാട്ടിയെ എങ്ങനെ തിരഞ്ഞെടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കതറിയാമോ? അവൻ അതെങ്ങനെ ചെയ്യുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അത് കാലത്തെ തിരഞ്ഞെടുക്കുകയും സമയത്തെ തിരഞ്ഞെടുക്കുകയും ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്ത തന്റെ ആദ്യത്തെ പദ്ധതിക്കനുസരിച്ചാണ്. അവന് അത് തന്റെ മണവാട്ടിയിൽ നിന്ന് മാറ്റിക്കളയാൻ കഴിയുകയില്ല. കാരണം അവൾ വചനത്തിന്റെ ഭാഗമാകുന്നു. അവൻ ക്രിസ്തുവിനെ ഒരു സഭാസംഘടനയാൽ തിരഞ്ഞെടുക്കാതിരിക്കുമ്പോൾ അവൻ ഇതിനെ ഒരു സഭാസംഘടനയാൽ തിരഞ്ഞെടുക്കാൻ കഴിയുകയില്ല. ക്രിസ്തു ഒരു സഭാസംഘടനയിലേക്ക് വന്നിരുന്നോ? അവന്റെ ഒരു സഭാസംഘടനയിൽ കൂടി വന്നുവോ? ഇല്ല, അവർ അവനെ നിരസിച്ചു കളഞ്ഞു. എങ്കിൽ അത് തന്നെയാണ് സഭാസംഘടനകളും ചെയ്തിരിക്കുന്നത്. എങ്കിൽ പിന്നെ മണവാട്ടിയെ തെരഞ്ഞെടുക്കുമ്പോൾ അവന് മറ്റേതെങ്കിലും വഴിയിൽ കൂടെ അത് വരാൻ കഴിയുമോ? അവൻ ക്രിസ്തുവിനെ ഇവിടേക്ക് എങ്ങനെയാണ് കൊണ്ടുവന്നത്? പ്രവാചകന്മാരുടെ വചനത്താലാണ്. അത് ശരിയല്ലേ? അവൻ മണവാട്ടിയെ ഇവിടേക്ക് എങ്ങനെ കൊണ്ടുവരും? അത് പ്രവാചകന്മാരുടെ വചനത്താലായിരിക്കും. അവൻ വന്നപ്പോൾ അവൻ എങ്ങനെയാണ് അവനെ തിരിച്ചറിയിച്ചത്? അത് ഏലിയാവിന്റെ ആത്മാവ് തന്റെ മേലുള്ള കാട്ടിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാലായിരുന്നു. തന്റെ മണവാട്ടി അവൻ എങ്ങനെ തിരിച്ചറിയിക്കും? അത് സോദോമിന്റെ കാലത്തെ പോലെ ഈ ഭൂമി നശിക്കപ്പെടുന്നതിന് മുമ്പ് അതേ കാര്യത്തിൽ തന്നെ അവൻ മലാഖിയുടെ നാലിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഓർക്കുക, സോദോം കത്തിയെരിഞ്ഞുപോയി. അത് ശരിയല്ലേ? ഈ ലോകം കത്തിയെരിയേണ്ടിയിരിക്കുന്നു, യേശു അപ്രകാരം പറഞ്ഞു. അത് ലൂക്കോസ് 17:30 പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള സമയമായിരിക്കും. സോദോമിന്റെയും ഗൊമോറയുടെയും കാലത്തെ പോലെ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലുമായിരിക്കും. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? മലാക്കിയുടെ പുസ്തക പ്രകാരം അവൻ ഭൂമിയെ വീണ്ടും കത്തിയരിച്ചു കളയും. നീതിമാന്മാർ ആയിരം ആണ്ട് കാലത്ത് ദുഷ്ടന്മാരുടെ വെണ്ണീർ ചവിട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അത് ശരിയല്ലേ? അതുകൊണ്ട് നാം അന്ത്യകാലത്തെത്തിയിരിക്കുന്നു. അവന്റെ വരവും കാത്തുകൊണ്ട് നാം ഇപ്പോൾ വാതിൽക്കലെത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, മണവാളനെ അവൻ തെരഞ്ഞെടുത്ത യഥാർത്ഥ മാർഗത്തിൽ കൂടെ തന്നെ തന്റെ മണവാട്ടിയെ തിരഞ്ഞെടുക്കുമെന്ന് ദൈവം തന്റെ വചനത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവനത് പ്രവാചകന്മാരാൽ മുൻകൂട്ടി പറയുകയും അതിനെ തിരിച്ചറിയിക്കുന്നതിനായി ഒരു പ്രവാചകനെ അയക്കുകയും ചെയ്തു. പ്രവാചകൻ യോർദാൻ നദിയുടെ തീരത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, നോക്കുക, നീ മശീഹ ആണോ എന്നവർ ചോദിച്ചു. ഞാൻ മശീഹ അല്ല എന്നവൻ പറഞ്ഞു. നീ മശീഹ ആയിരിക്കണം, എന്നാൽ ഞാൻ അവനല്ല. എന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ തന്നെ നിൽക്കുന്നു. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ വരുമ്പോൾ അവൻ അവനെ തന്നെ വെളിപ്പെടുത്തും. ഇന്നവൻ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയിലായിട്ട് നമ്മുടെ ഇടയിൽ നിൽക്കുകയും കൂടുതൽ കൂടുതലായി പ്രകടമാക്കുകയും തന്റെ സഭയിലേക്ക് വന്ന് അവനെ തന്നെ വെളിപ്പെടുത്തി കാണിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അവനെ തന്നെ വെളിപ്പെടുത്തുന്നതിൽ അവനും മണവാട്ടിയും മണവാളനും ഒന്നു തന്നെയാകുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അനുഭവിച്ചറിയുകയും അവന്റെ തിരിച്ചറിയിക്കലിനെ കാണുകയും ചെയ്തവൻ തന്നെ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ വ്യക്തിയാക്കപ്പെടും. അപ്പോൾ നിങ്ങളും അവനും ഒന്നാകും. നിങ്ങൾ വചനത്താൽ അവനോട് ചേർന്നിരിക്കുന്നു. വചനം ആദിയിലുണ്ടായിരുന്നു, അത് ആദിയിലേക്ക്, അത് തിരികെ പോകും, അത് ദൈവമാകുന്നു. അന്നാളിൽ ഞാൻ എന്റെ പിതാവിലും പിതാവിനിലും ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലുമാണെന്നറിയും. ഹാലലൂയ, നാം ഇവിടെ എത്തിയിരിക്കുന്നു. ഹാലലൂയ. അവൻ സ്വയം നമ്മുടെ ഇടയിൽ അവനെ തന്നെ വ്യക്തിപരമായി കാണുന്നതിലും കൂടാതെ അവൻ വചനത്തിൽ എന്താണ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെന്ന് കാണുന്നതിലും ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ആരുടെയെങ്കിലും വികാരാവശ്യങ്ങളോ പാട്ടുകളോ ചാട്ടമോ നൃത്തമോ കാണുന്നതിലല്ല, എന്നാൽ തന്റെ വചനത്താൽ ആമേൻ അവൻ അവനെ തന്നെ വെളിപ്പെടുത്തുന്നു. നോക്കൂ, അവർ ആലയം പണിത് പെട്ടകം അതിലേക്ക് കൊണ്ടുവന്നപ്പോൾ ദൈവം അഗ്നിസ്തംഭത്തോടുകൂടി അവിടെ കടന്നു വന്നു. ആമേൻ. ദാവീദ് ചാടുകയും ആർത്തുഘോഷിക്കുകയുമായിരുന്നു. പാട്ടുകാരും പുരോഹിതന്മാരെല്ലാം അവർ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായിരിക്കുമ്പോൾ അത് തന്നെ ചെയ്തുകൊണ്ട് തുടർന്നിരുന്നു. എന്നാൽ ദൈവം പെട്ടകത്തെ തന്റെ അവസ്ഥാനത്തും അതിന്റെ അവസ്ഥയിലും തിരിച്ചറിഞ്ഞപ്പോൾ അവർ പെട്ടകവുമായി അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അഗ്നിസ്തംഭം ഇതാ അവരുടെ മാർഗത്തെ നയിച്ചു കൊണ്ടുവന്നിരുന്നു. കരിവുകളുടെ ചിറകിനുമേൽ അതിവിശുദ്ധമായതിനു പിന്നിലായി അവന്റെ വിശ്രമ സ്ഥാനത്ത് അഗ്നിസ്തംഭം എത്തിച്ചേർന്നു കഴിഞ്ഞിരുന്നു. ദൈവത്തിന്റെ തേജ് സത്രമാത്രം അവിടെ ഉണ്ടായിട്ട് ജനങ്ങൾക്ക് എങ്ങനെ ശുശ്രൂഷ ചെയ്യണമെന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. ആമേൻ. അവൻ തന്റെ മണവാട്ടി എടുക്കുന്നതിനായി വരുമ്പോൾ അതെല്ലാ വേദശാസ്ത്ര പണ്ഡിതന്മാരുടെയും കണ്ണുകളെ അടച്ചു കളയും. അവർക്കത് അവൾ അർദ്ധരാത്രിയിൽ എടുക്കപ്പെടുന്നത് പോലെയായിരിക്കും. അവൾ പോകുന്നത് പോലും അവർ കാണുകയില്ല. ഹോ, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ശ്രദ്ധിക്കുക, അവൻ തന്റെ മണവാട്ടിയെ കൊണ്ടുവരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. അവൻ എന്താണ് ചെയ്യുക? അവിടെ ഒരു വിത്തുണ്ട്, അവിടെ സന്ധ്യാസമയത്ത് ഒരു വെളിച്ചമുണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം എപ്രകാരം കൃത്യമായി തന്നെ അവൻ ചെയ്തിരിക്കും. അത് അവൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കൂടി ആസൂത്രണം ചെയ്തിരിക്കുന്ന യഥാർത്ഥ മാർഗത്തിലാണ്. അത് സഭാസംഘടനയിൽ കൂടിയല്ല, നാം ഇന്ന് ഉപയോഗിക്കുന്ന നമ്മുടെ സമ്പ്രദായങ്ങളിൽ കൂടിയല്ല. നാം മരണത്തിന് മാത്രം കാരണമാക്കിയാണ് ജനങ്ങൾ അതിലെ കൈനീട്ടുകയും അവർ അതിൽ നിന്ന് മരിച്ചു പോവുകയും ചെയ്യുന്നു. വചനമായ സന്ധ്യാസമയത്തെ സന്ദേശം സന്ധ്യാസമയത്തെ ഫലങ്ങളെ വഹിച്ചിരിക്കണം. സന്ധ്യാസമയത്തെ സന്ദേശം സന്ധ്യാസമയത്തെ വിത്ത് വിതച്ചിരിക്കണം. രാവിലത്തെ വിത്തല്ല, വൈകിട്ടത്തെ വിത്താണ്. അത് ശരിയല്ലേ? ഉച്ചനേരത്തെ രംഗത്ത് അതിന്റെ വിത്തുകൾ പിൻസമയത്ത് സഭാസംഘടനകളായിരുന്നു, അത് ചത്തു നശിച്ചുപോയിരിക്കുന്നു. എന്നാൽ സന്ധ്യാസമയത്തെ സന്ദേശം സന്ധ്യാസമയത്തെ വെളിച്ചം കാണിച്ചിരിക്കുകയും സന്ധ്യാസമയത്തെ ഫലങ്ങളെ കാണിച്ചിരിക്കുകയും വേണം. ഇത് സന്ധ്യാസമയത്തെ സന്ദേശമാണ്. യേശുവിന്റെ സമയമായ ഉച്ചനേരത്തെ സന്ദേശം ഉച്ചനേരത്തെ ഫലങ്ങളെ കാണിച്ചിരിക്കണം. തുടക്കത്തിലെ സന്ദേശം തുടക്കത്തിലെ ഫലങ്ങളെ കാണിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തു. ഉച്ചനേരത്ത് അവൻ തന്റെ പുത്രനെ തന്റെ സ്വന്തം സ്വരൂപത്തിൽ ഉണ്ടാക്കി. സന്ധ്യാസമയത്ത് അതിനുവേണ്ടി ഒരു മണവാട്ടി ഉണ്ടാക്കുന്നു. കണ്ടില്ലേ? എന്തിനാലാണത്? തന്റെ വചനത്താലാണ്. അവൻ ഭൂമിയെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? അതിനെ നിലവിലാക്കിയത് എന്തിനാലാണ്? തന്റെ വചനത്താലായിരുന്നു. അവന്റെ പുത്രൻ ആരായിരുന്നു? അത് വചനമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ തന്റെ മണവാട്ടി എങ്ങനെയാണ് എടുക്കുന്നത്? തന്റെ വചനത്താലാണ്. ഒരു പുതിയ വണ്ടിയിലല്ല, ഏതെങ്കിലും ചില സഭ പണ്ഡിതന്മാരുടെ ആശയങ്ങളാലുമല്ല, എന്നാൽ അവന്റെ വചനപ്രകാരം അവൻ അവളെ തിരിച്ചറിയാനിടയാക്കും. അതിൽ നിന്നൊരു വാക്ക് എടുക്കുകയോ അതിനോടൊരു വാക്ക് ചേർക്കുകയരുത്, അതായിരിക്കുന്ന രീതിയിൽ അതിനെ വിട്ടേക്കുക. സന്ധ്യാസമയത്ത് ഏഴ് മുദ്രകളെ പൊട്ടിച്ച് പിൻകാലത്ത് സഭകൾ എന്താണ് വിട്ടുപോയിരുന്നതെന്ന് വെളിപ്പെടുത്തി കാണിക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിരുന്നു. വെളിപാട് 10-ലും മലാക്കി 4-ലും ലൂക്കോസിന്റെ 17:30-ലും അവനത് ചെയ്യുമെന്ന് വരളി ചെയ്തിരുന്നു. നാം അതിപ്പോൾ മിശ്രിതമാക്കരുത്, നമുക്കതിനെ അതുപോലെ തന്നെ പാലിക്കാം. ഇത് സമാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ 12 മണിയാകുന്നതിന് ശരിക്കും 15 മിനിറ്റ് കൂടി ഉണ്ടായിരിക്കുന്നു. ഇതുകൂടി പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കട്ടെ. സ്നേഹിതരെ, കർത്താവായ യേശുവിന്റെ നാമത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങളിത് വിശ്വസിക്കാതിരിക്കുന്നതിന് ഈ കാര്യങ്ങൾ അത്രയും ലളിതമായിരിക്കുന്നു. നിങ്ങളിത് കാണാതിരിക്കുന്നതിന് അത്രയും ലളിതമായിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്കത് കാണാൻ കഴിയും. തീർച്ചയായും ലോകത്തിന് കാണാൻ കഴിയും. ഇന്ന് അവർക്കുള്ളതായ ഈ തൂങ്ങിക്കിടക്കുന്ന പുതിയ വിഷപ്പള്ളികളാൽ നിങ്ങൾ സ്വാധീനപ്പെടരുത്. ഒരു മനുഷ്യൻ എത്ര ആത്മാർത്ഥതയുള്ളവനായാലും എത്ര നല്ലവനായാലും അത് കാര്യമാക്കുന്നില്ല. ന്യായപ്രമാണവും പ്രവാചകന്മാരും കൽപ്പിച്ചിരിക്കുന്നതിനനുസരിച്ച് അവൻ പറയുന്നില്ലെങ്കിൽ അവരിൽ ജീവനില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നു. താൻ ശരിയായിരുന്നുവെന്ന് ദാവീദ് വിചാരിച്ചു, അവൻ സത്യസന്ധനായിരുന്നു. ആ പുരോഹിതന്മാർ അവർ ശരിയാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു, അവരും സത്യസന്ധതയുള്ളവരായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് യഹോവയോട് കൂടിയാലോചിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയിരുന്നു. അവർക്ക് എങ്ങനെ അത് ചെയ്തിരിക്കാൻ കഴിയും? ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞേക്കാനിടയുണ്ട്. എന്നാൽ അത് ചെയ്യുന്നതിനുള്ള ദൈവത്തിന്റെ മാർഗം അതായിരുന്നില്ല. തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് ആദ്യം അത് വെളിപ്പെടുത്താതെ അവൻ യാതൊന്നും ചെയ്യുകയില്ല എന്നവൻ വാഗ്ദത്തം ചെയ്തിരുന്നു. അപ്പോൾ നഥനായൽ അവരുടെ ഇടയിൽ തന്നെ നിന്നിരുന്നു. അവർ അവനുമായി ഒരിക്കലും കൂടിയാലോചിക്ക പോലും ചെയ്തിരുന്നില്ല. അപ്പോൾ ദിനവൃത്താന്തത്തിന്റെ ഇതിനു ശേഷമുള്ള കുറച്ച് അധ്യായങ്ങൾ കൂടി വായിച്ചു നോക്കുക. ദാവീദ് തന്റെ വീട്ടിലായിരിക്കുമ്പോൾ നഥനായൽ അവനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദാവീദ് ചോദിച്ചു, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, യഹോവയുടെ നിയമപ്പെട്ടകമോ തിരച്ചിലുകൾക്ക് കീഴേ ഇരിക്കുന്നു, ഇത് ശരിയായ കാര്യമാണോ? അവനോട് എന്ത് ചെയ്യണമെന്ന് പറയേണ്ടത് നഥനായൽ യഹോവയിൽ നിന്ന് പ്രാപിച്ചിരുന്നു. അവൻ തെറ്റ് ചെയ്തിരുന്നു. അതിനാൽ ദൈവം പറഞ്ഞു, നീ ചെന്ന് എന്റെ ദാസനായ ദാവീദിനോട് പറയുക, ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഭൂമിയിലെ മഹാന്മാരുടെ നാമം പോലെ ഒരു നാമം ഞാൻ നിനക്കുണ്ടാക്കും, എന്നാൽ എനിക്ക് അവനെ കൊണ്ട് അത് ചെയ്യിക്കാൻ കഴിയുകയില്ല, അവൻ എന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. എനിക്ക് അവനെ കൊണ്ട് അത് ചെയ്യിക്കാൻ കഴിയുകയില്ല, അവന്റെ പുത്രന്മാരിൽ ഒരുവനായി സന്തതി എഴുന്നേൽപ്പിച്ച് നിത്യമായ ദൈവഭവനം ഞാൻ പണിയും. അത് ദാവീദായിരുന്നു. തീർച്ചയായും അതിനെ സലോമോൻ മാതൃകയാക്കുന്നു. എന്നാൽ അവൻ പരാജയപ്പെട്ടു പോയി. എല്ലാ മനുഷ്യർക്കും പരാജയപ്പെടേണ്ടിയിരിക്കുന്നു. എല്ലാ മനുഷ്യജാതിക്കും പരാജയപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവം ഒരുവൻ മാത്രമാണ് പരാജയപ്പെടാൻ കഴിയാത്തവനായിട്ടുള്ളത്. അവൻ പരാജയപ്പെടാൻ കഴിയുകയില്ല. ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം എന്നത് പരാജയപ്പെടാൻ കഴിയുകയില്ല എന്നതാണ്. ദൈവം വചനമാകുന്നു. അങ്ങനെ വചനം, അത് കാഴ്ചയ്ക്ക് എങ്ങനെ തോന്നിയാലും അതൊരു കാര്യമല്ല. അതേത് രീതിയിലായാലും വചനം അരളി ചെയ്തിരിക്കുന്നത് പോലെ തന്നെ വരും. ഇപ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് സമയത്തെയും തക്ക കാലത്തെയും പിന്തുടരേണ്ടിയിരിക്കുന്നു. അതിനെ ന്യായീകരിച്ച് അത് ശരിക്കും സത്യമാണെന്ന് കാണുന്നതിന് ഏത് സമയത്താണെന്നും ഏത് കാലത്താണ് നിങ്ങൾ ജീവിക്കുന്നതെന്നും നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ അനുപേക്ഷണീയമായ കാര്യങ്ങളെയും എല്ലാ വചനത്തെയും അതിന്റെ എല്ലാ മാതൃകകളെയും എടുത്തിട്ട് നിങ്ങൾ എവിടെയായിരിക്കുന്നുവെന്ന് നോക്കുക. നാം ജീവിക്കുന്ന നാഴിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. അങ്ങ് ദൂരത്തേക്ക് നോക്കുക. ഭൂമിയുടെ പത്തിലൊന്ന് ഭാഗവും ഇപ്പോൾ വീഴാൻ തയ്യാറായിരിക്കുന്നു. ശാസ്ത്രം അത് പറയുന്നു. അവർ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ പറഞ്ഞു, അർദ്ധരാത്രിക്ക് 3 മിനിറ്റ് കൂടി മാത്രമേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ 1 മിനിറ്റ് ആകാനിടയുണ്ട്, 1.5 മിനിറ്റും ആകാനിടയുണ്ട്. അത് നമ്മുടെ തലമുറയിൽ സംഭവിക്കില്ല എന്നവർ ചോദിച്ചു. അടുത്ത 5 മിനിറ്റിനുള്ളിൽ സംഭവിക്കാനിടയുണ്ട്, അദ്ദേഹം പറഞ്ഞ അടുത്ത കാര്യം ശ്രദ്ധിക്കുക, 5 വർഷങ്ങളുമാകാം. ഞാനൊരിക്കലും അത് പറഞ്ഞിട്ടില്ല, ആ ശാസ്ത്രകാരനാണത് പറഞ്ഞത്. അവർ ഈച്ചകളെ പോലെ കാലിഫോർണിയയിൽ നിന്നും കൂട്ടം ചേർന്ന് പോകുന്നു. ലോത്ത് സോദോം വിട്ടു പോയ അതേ ദിവസം തന്നെ ഭൂമിയിൽ തീയും ഗന്ധകവും പെയ്തു. ഈ വരുന്ന നാളുകളിലൊന്നിൽ ദൈവം നമ്മുടെ സന്ദേശത്തെ എടുക്കാൻ പോകുകയും നാം ഇവിടെ വിട്ടു പോകാനും പോകുകയാണ്. അവന്റെ ദേഹമായ അവന്റെ മണവാട്ടിയായ സഭ പോയി കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് തീർച്ചയാണ്. ഞാനൊരു തിരുവെഴുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ എന്നോടൊപ്പം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം ആവർത്തന പുസ്തകം 4 തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനായി ഒരുപക്ഷെ ധാരാളം ഞാൻ പറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആവർത്തന പുസ്തകം 4, ഞാൻ 2 ഭാഗങ്ങൾ ഇവിടെ നിന്ന് വായിക്കാൻ പോവുകയാണ്. ഈ സഭയോടും ഈ ടേപ്പുകളെ കേൾക്കുന്നവരോടും ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി സംബന്ധപ്പെട്ടിരിക്കുന്നവരോടും നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ഉപേക്ഷിച്ച് കളയരുത്. ആവർത്തന പുസ്തകം 4 ഞാൻ അതിന്റെ 1 തൊട്ട് വായിക്കാൻ തുടങ്ങിയാണ്. ഞാൻ ആദ്യത്തെ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം 25, 26 വാക്യങ്ങൾ വായിക്കുന്നതാണ്. നിങ്ങൾ വീട്ടിലെത്തിയിട്ട് അത് മുഴുവൻ നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നതാണ്. എന്നാൽ സമയത്തെ ലാഭിക്കുന്നതിനായും കൂടാതെ നമുക്ക് സമയത്തിന് തന്നെ പുറത്തു പോകേണ്ടതായിട്ടുണ്ട്. കാരണം കർത്താവ് അനുവദിക്കുന്ന പക്ഷം എനിക്ക് ഇന്ന് രാത്രിയിൽ തന്നെ തിരികെ വരേണ്ടതായിട്ടുമുണ്ട്. ഈ പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിക്കുക.
Now therefore hearken, O Israel, unto the statutes and to the judgments which I teach you, for to do them, that ye may live and go in and possess the land which the Lord God of your fathers giveth you.
അവൻ ദൈവസന്നിധിയിലായിരുന്നു. അവൻ എന്താണ് സംസാരിച്ചിരുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇസ്രായേലെ, നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പീൻ. അത് നമ്മുടെ 1000 ആണ്ട് കാലത്തെ സാദൃശ്യമാകുന്നു. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. അതിനോടൊരു വാക്ക് കൂട്ടുകയോ അതിനോടൊരു വാക്ക് എടുത്തു മാറ്റുകയോ ചെയ്യരുത്. അത് പറയുന്നത് തന്നെ പറയുക. ബാൽപിയോറിന്റെ സംഗതിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണാലെ കണ്ടിരിക്കുന്നു. ബാൽപിയോറിനെ പിന്തുടരുന്നവരെയൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. നിങ്ങൾ ഈ സഭാസംഘടനകളിൽ നിന്നെല്ലാം വേർപെടുത്തപ്പെട്ട ജനമാകുന്നു. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരുന്ന നിങ്ങളൊക്കെയും ഇന്ന് ജീവനോടിരിക്കുന്നു. നിങ്ങളുടെ സഭ സംഘടനയോടുകൂടി നിങ്ങൾ മരിച്ചില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ ജീവനോടിരിക്കുന്നു. അവസാനിപ്പിക്കുകയാണ്, ഇത് വിട്ടുകളയരുത്. 25-ാം വാക്യമാകുന്നു, അവർ ദേശത്തേക്ക് പോകുമ്പോൾ നോക്കൂ എന്താണ് സംഭവിച്ചിരുന്നതെന്ന്.
And shall corrupt yourselves, that's what happened, and make graven images, something else, on the likeness of anything, and shall do evil in the sight of the Lord thy God to
നീ മക്കളെയും മക്കളുടെ മക്കളെയും ജനിപ്പിച്ച് ദേശത്തേറെക്കാലം പാർത്ത് വഷളായി തീർന്നിട്ട് അതാണ് സംഭവിച്ചത്. വല്ലതിനെയും സദൃശമായി വിഗ്രഹമുണ്ടാക്കി നിന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് അവനെ കോപിപ്പിച്ചാൽ ശ്രദ്ധിക്കുക, നിങ്ങൾ കൈവശമാക്കേണ്ടതിന് യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്തു നിന്ന് നിങ്ങൾ വേഗത്തിൽ നശിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്ക് വിരോധമായി സാക്ഷി നിർത്തി പറയുന്നു. അത് മോശ ഇസ്രായേലിനോട് താൻ ദൈവത്താലും അഗ്നിസ്തംഭത്താലും ന്യായീകരിക്കപ്പെട്ട് അവരെ വഴി നടത്തുന്നതിനായി ദൈവത്തിന്റെ ദാസനായി തെളിയിക്കപ്പെട്ടതിനു ശേഷം സംസാരിക്കുകയായിരുന്നു. അവർ ദേശത്തേക്ക് പോകുന്നതിനു മുമ്പ് അവർ ദേശത്തേക്ക് കടക്കുന്നതിനു മുമ്പ് മോശ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കാര്യങ്ങൾക്കായി ഞാൻ ആകാശവും ഭൂമിയും നിങ്ങൾക്ക് വിരോധമായി സാക്ഷി നിർത്തുന്നു. ഇതിൽ നിന്ന് ഒരു വാക്കെടുത്താലോ ഒരു വാക്ക് ഇതിനോട് ചേർത്താലോ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ വസിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് പറയുന്നു, ഇതിനോടൊരു കാര്യം ചേർക്കുകയോ ഒരു കാര്യം എടുക്കുകയോ നിങ്ങളുടെ ആശയങ്ങളെ അതിലേക്ക് ഇടുകയോ അരുത്. ഈ ടേപ്പിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം നിങ്ങൾ പറയുക. ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് മാത്രം നിങ്ങൾ ചെയ്യുക, അതിനോട് ചേർക്കരുത്. അവൻ എപ്പോഴും തന്റെ വാഗ്ദത്തത്തെ നമ്മോട് പാലിക്കുന്നു. അവൻ ചെയ്ത എല്ലാ വാഗ്ദത്തങ്ങളും അവൻ പാലിച്ചിരിക്കുന്നു. അവൻ എന്തെങ്കിലും നിങ്ങളോട് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടത് സംഭവിച്ചില്ലയോ? ഞാൻ ആകാശത്തെയും ഭൂമിയെയും നിങ്ങളുടെ മുമ്പിൽ ഒരു വെല്ലുവിളിക്കായി കൊണ്ടുവരുന്നു. ദൈവം എന്തെങ്കിലും ഒരു കാര്യത്തെ നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ കൃത്യമായി എപ്പോഴെങ്കിലും ചെയ്യാതിരുന്നിട്ടുണ്ടോ? അവൻ കൽപ്പിച്ചതുപോലെ തന്നെ അവൻ അത് ചെയ്തില്ലയോ? അത് കൃത്യമായും ശരിയാണ്. അതുപോലെ തന്നെ അവൻ അത് തുടർച്ചയായും ചെയ്യും. അതിനോട് യാതൊന്നും ചേർക്കരുത്, അതിൽ നിന്നും ഒന്നും എടുക്കുകയും അരുത്. അത് വിശ്വസിക്കുക മാത്രം ചെയ്തിട്ട് ദൈവമായ കർത്താവിന്റെ മുമ്പാകെ താഴ്മയോടെ നടക്കുക. കാരണം നാം ആ ദേശത്തേക്ക് കടക്കുന്നതിനായി അടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം പിന്നെ നിങ്ങൾ തിരികെയില്ല. നിങ്ങൾ ഇതുപോലെ ഒരു ജീവനിലേക്ക് വീണ്ടും തിരികെയില്ല. നിങ്ങൾ അക്ഷയനായി തിരികെ വരും. പാപം തീർന്നു കഴിയുമ്പോൾ, സാത്താൻ ബന്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ തിരിയും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ഈ ഭൂമിയിൽ 1000 വർഷക്കാലം നിങ്ങൾ ജീവിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നഗരത്തിൽ കടക്കേണ്ടതിന് അവന്റെ കൽപ്പനകളെയൊക്കെയും പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. അത് വീണ്ടെടുക്കപ്പെട്ടവർക്ക് മാത്രവും കൂടാതെ അവന്റെ കൽപ്പനകളെ പാലിക്കുന്നവർക്കുമാകുന്നു. ഒരു പുതിയ കാര്യത്തെ എടുക്കരുത്. അവർ എല്ലായിടത്തുമായി പറക്കുകയും അത് കൂടുതലായും വരും. എന്നാൽ ഈ പുതിയ കാര്യങ്ങൾ എടുക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ സത്യം എന്താണെന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിച്ചു തന്നിരിക്കുന്നു. തന്റെ വചനത്താലും തന്റെ ആത്മാവിനാലും നിന്റെ ദൈവമായ യഹോവ എന്താണ് സത്യമെന്ന് ന്യായീകരിച്ച് നിനക്ക് തന്നിരിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ. ആത്മാവോ ദൈവം സത്യത്തിലും ആത്മാവിലും തന്നെ ആരാധിക്കുന്നവരെ തേടുന്നു. നിന്റെ വചനം സത്യമാകുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനെന്ന് അവൻ വ്യക്തമായി തെളിയിച്ചിരിക്കുന്നു. അവൻ സന്ധ്യാസമയത്തെ വിത്തുകളെ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നു. അവനത് വചനത്തിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. തന്റെ ആത്മാവിൽ അത് നിങ്ങൾക്ക് തെളിയിച്ചിരിക്കുന്നു. ഒരു സമുദായ സഭ ഉണ്ടാക്കുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്യരുത്. എന്തിനെങ്കിലും അത് പണിയാൻ ശ്രമിക്കരുത്. എന്നാൽ നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പാകെ താഴ്മയോടെ വസിക്കുക. കാരണം വാഗ്ദത്ത ദേശത്തേക്കുള്ള വാതിൽ ഉടനെ തന്നെ തുറക്കപ്പെടുന്നതായി കാണുന്നു. എങ്കിൽ സത്യമായ പാട്ടോടും ആനന്ദത്തോടും കൂടി മണവാളനും മണവാട്ടിയും സിംഹാസനത്തിൽ അവരുടെ സ്ഥാനമെടുക്കുമ്പോൾ നമുക്ക് അവരോട് കൂടെ പോകാം. താഴ്മയോടെ ജീവിക്കുക, സ്നേഹത്തോടെ ജീവിക്കുക, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക. നിങ്ങളുടെ ഇടയിൽ യാതൊന്നും കടന്നു വരാനിടയാക്കരുത്. ആർക്കെങ്കിലും എതിരായി എന്തെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഉയർന്നു വരുന്നതായി നിങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ അത് പുറത്താക്കി കളയുക. സാത്താൻ നിങ്ങളുടെ ഇടയിൽ കടക്കാൻ അവന് കഴിയാവുന്നതെല്ലാം ചെയ്യും. നിങ്ങളത് സംഭവിക്കാൻ ഇടയാക്കരുത്. ഏതെങ്കിലും വഴുക്കുന്ന നാവുകാരൻ നിങ്ങളുടെ ഇടയിൽ കടന്നിട്ട് നിങ്ങളെ അതിൽ നിന്ന് മാറ്റിക്കളയാൻ ശ്രമിക്കും. അവർക്ക് മോശയോട് സംസാരിച്ചിട്ട് മോശയെ ദൈവസന്നിധിയിൽ നിന്ന് മാറ്റുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മോശ അവിടെ നിൽക്കുകയും ഇത് കാണുകയും ചെയ്തിരുന്നു. ഇല്ല ശ്രീമാൻ, ഇല്ല, നാം അതിൽ നിന്നും എടുക്കുകയോ അതിനോട് ചേർക്കുകയോ ചെയ്യുന്നില്ല. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത് പോലെ തന്നെ അത് പാലിക്കുന്നു. നമുക്കൊരു സഭാ സംഘടനയുടെ ആവശ്യമില്ല. നമുക്ക് യാതൊരു സഭാ സമുദായങ്ങളുടെ ആവശ്യമില്ല. നമുക്ക് യാതൊരു വിദ്വേഷത്തിന്റെയും ആവശ്യമില്ല. നമുക്ക് യാതൊരു കലഹത്തിന്റെയും ആവശ്യമില്ല. നമുക്ക് ദൈവം ആവശ്യമായിരിക്കുന്നു. അവൻ വചനമാകുന്നു. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. ഓ ദൈവമേ, ഞാൻ ആത്മീയ കണ്ണുകളോടുകൂടി ചുറ്റുപാട് നോക്കുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ വചനത്തെ അത് ന്യായീകരിക്കപ്പെട്ടിരിക്കുന്ന രീതിയെയും അത് തെളിയിക്കപ്പെട്ടിരിക്കുന്ന രീതിയെയും കാണുന്നു. 33 വർഷങ്ങൾക്ക് മുമ്പ് ഈ നദിക്കരയിൽ വെച്ച് എന്താണ് പറഞ്ഞതെന്ന് ആ സമയം തൊട്ട് കാണുന്നു. അങ്ങനെ ഇവിടെ ഇതാ 33 വർഷങ്ങൾക്ക് ശേഷം നീ പറഞ്ഞ കാര്യങ്ങളെ നീ ചെയ്യുന്നു. നീ പറഞ്ഞ കാര്യങ്ങളെ നീ ചെയ്തുമിരിക്കുന്നു. കർത്താവെ, അതിൽ നിന്നും എന്തെങ്കിലും കുറയ്ക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും വലുതാക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നും ഞങ്ങളെ അകറ്റാനിടയാക്കണമേ. നീ ഉണ്ടാക്കിയതുപോലെ തന്നെ അതായിരിക്കട്ടെ. താഴ്മയോടെ നിന്നെ ഞങ്ങൾ പിന്തുടരാൻ ശ്രമിക്കുന്നു. കർത്താവെ, ലോകത്തെങ്ങുമായും ഈ രാജ്യത്തിനപ്പുറത്തുമായി നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ കൂടാതെ ഇവർ ഈ ശുശ്രൂഷയിലേക്ക് നീ തന്നിരിക്കുന്ന ജനങ്ങളാണ്. ഇവിടെയുള്ള സെമിത്തേരികൾ കാത്തിരിക്കുന്ന വാഴ്ത്തപ്പെട്ട വിശുദ്ധന്മാരെ ഉൾക്കൊള്ളുന്നു. എന്നാൽ അതിപ്രകാരം പറഞ്ഞിരിക്കുന്നത് പോലെയാകുന്നു, ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര പ്രാപിച്ചവർക്ക് മുമ്പാകെയില്ല. കാഹളം ഉദപ്പെടുകയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതിനുശേഷം നാം അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. ദൈവത്തിന്റെ തേജസ് ഭൂമിയിൽ പതിക്കുമ്പോൾ അത് സഭയെ ലോകത്തിൽ നിന്ന് മറച്ചു കളയും. അതെപ്പോഴാണ് പോകുന്നതെന്ന് അത് കാണുക പോലുമില്ല. പിതാവായ ദൈവമേ, നിന്റെ കൈകളിൽ ഇവരെ പാലിക്കണമേ. ഇവർ നിന്റേതാകുന്നു. ഞങ്ങളെല്ലാം ഇപ്പോഴും നിന്റെ മുമ്പാകെ താഴ്മയോടെ നടക്കാൻ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര നാളെന്ന് ഞങ്ങൾക്കറിയില്ല. എത്ര നാളെന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതറിയുന്നത് ഞങ്ങളുടെ തൊഴിലല്ല. അത് നിന്റെ കാര്യമാകുന്നു. നീ എപ്പോഴാണ് വരുന്നതെന്ന് അറിയുന്നത് ഞങ്ങളുടെ ഇഷ്ടമല്ല. കർത്താവെ, നീ വരുന്നതുവരെ ഞങ്ങളെ താഴ്മയോടെ നിന്നോടൊപ്പം നടക്കാൻ ഇടയാക്കണമേ എന്നത് ഞങ്ങളുടെ ഇഷ്ടമാകുന്നു. വല്ലപ്പോഴും ഒരിക്കൽ പിതാവെ, നീ ഞങ്ങളുടെ ഇടയിൽ നിന്നെ തന്നെ വെളിപ്പെടുത്തി കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞങ്ങൾ ഇപ്പോഴും നിന്നോടൊപ്പം നടക്കുന്നുവെന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. ഞങ്ങളുടെ കഴിഞ്ഞുപോയ പാപങ്ങളെ ക്ഷമിക്കണമേ. ഭാവിയിൽ പിശാചിന്റെ എല്ലാ വിദഗ്ധനിയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. ഓ പിതാവായി ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങൾ നിന്റെ മക്കളാകുവാൻ സഹായിക്കണമേ. ഞങ്ങൾ പാവപ്പെട്ട വർഗത്തിലുള്ള ജനങ്ങളാകുന്നു. ഈ ലോകത്തിലെ സമാജങ്ങളാലും സഭകളുടെ സംഘടനയാലും ഞങ്ങൾ ബഹിഷ്കൃതരാക്കപ്പെട്ടവരാകുന്നു. ഞങ്ങൾ അന്ത്യത്തെ കാണുന്നു. ഈ അന്ത്യസമയത്തെ അങ്ങയുടെ വചനത്തിൽ നിന്ന് കാണുന്നതിനുള്ള ആത്മീയ കാഴ്ചയ്ക്കായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കാരണം ഈ കാര്യങ്ങളെല്ലാം കൂടി ആകാശത്തു നിന്നുള്ള ആ വലിയ കല്ലെറിയിൽ എത്തിയിരിക്കണം. കർത്താവെ, ആ നാളുകളിൽ ഞങ്ങളിവിടെ ആയിരിക്കാതെ നിന്റെ സന്നിധിയിലെത്തുന്നതിനും നിന്റെ മാർവിലേക്ക് പറന്നു വരുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, രോഗികളും പീഡിതരുമായവരെ നീ സുഖപ്പെടുത്തണമേ. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് അത്രയും മഹത്തായ ഒരു യോഗം തന്നിട്ട് അവിടെ നിന്റെ സാന്നിധ്യത്തിന്റെ കാരണത്താൽ ഞങ്ങളുടെ ഇടയിൽ ഒരൊറ്റ ദുർബലരായ വ്യക്തി പോലും ഉണ്ടായിരിക്കരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം തുടർച്ചയായി നിന്നിൽ തന്നെ ഉറച്ചിരിക്കാനിടയാക്കണമേ. കർത്താവെ, ധനമോ സമ്പത്തോ ലോകകാര്യങ്ങളോ യാതൊന്നും അർത്ഥമാക്കുന്നില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. അതൈഹികമാകുന്നു. അവയെല്ലാം നശിച്ചു പോയിരിക്കണം. ഞങ്ങളുടെ ജോലികളും ഞങ്ങളുടെ സ്ഥലങ്ങളും ഞങ്ങളുടെ സ്നേഹിതരും എല്ലാം പോയിരിക്കണം. എത്ര ധനവാനായാലും എത്ര പാവപ്പെട്ടവനായാലും എത്ര പ്രസിദ്ധി ആർജിച്ചവനോ അല്ലെങ്കിൽ അല്ലാത്തവനോ, അതൊന്നും കാര്യമല്ല. അതെല്ലാം പോയിരിക്കണം. ഇവിടെയുള്ള ഞങ്ങളുടെ ജീവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നതായ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് യേശു ക്രിസ്തുവാകുന്നു. അതുകൊണ്ട് ദൈവമേ, മറ്റെല്ലാ കാര്യങ്ങളെയും ഒരു വശത്തേക്ക് പ്രാധാന്യം കുറഞ്ഞതായിട്ടിട്ട് ഞങ്ങൾ അവനെ പിടിക്കട്ടെ. അവൻ വചനമാകുന്നു. കർത്താവെ, അനുവദിക്കണമേ. അത് ഈ നാഴികയിലെ ന്യായീകരിച്ച വചനമാകുന്നു. മോശയുടെ കാലത്തെ ന്യായീകരിച്ച വചനം യേശുവായിരുന്നു. യെശയ്യാവിന്റെയും ഏലിയാവിന്റെയും യോഹന്നാന്റെയും മറ്റെല്ലാവരുടെയും കാലത്തെ ന്യായീകരിക്കപ്പെട്ട വചനം യേശുവായിരുന്നു. ഇന്ന് ന്യായീകരിക്കപ്പെട്ട വചനം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശുവാകുന്നു. അത് വിശ്വസിക്കുന്നതിനും അത് കാണുന്നതിനും അതിൽ നടക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നമ്മുടെ തലകളെ വണങ്ങിയിരിക്കെ ആ മഹാനായ എല്ലാത്തിനും മതിയായവനെ യഥാർത്ഥമായിട്ടും ഒരിക്കലും സ്വീകരിക്കാതെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ വിശ്വസിക്കുന്നത് കൊണ്ട് എല്ലാം മതിയാകുന്നില്ല. എന്റെ ഭാര്യ ഒരു നല്ല പെൺകുട്ടിയായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവളുടെ പിതാവിനെയും മാതാവിനെയും അറിഞ്ഞിരുന്നു. വർഷങ്ങൾ വർഷങ്ങളോളമായി ഞാൻ അവളെ കണ്ടിരുന്നു. അവൾ ഒരു നേരായ ജീവിതം നയിച്ചിരുന്നു. അവൾ ഒരു നല്ല സ്ത്രീയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. എന്നാൽ അത് അവളെ എന്റേതാക്കിയിരുന്നില്ല. ഞാൻ അവളെ സ്വീകരിക്കുകയും അവൾ എന്നെ സ്വീകരിക്കുകയും ചെയ്യാതെ അവൾ ഒരിക്കലും എന്റേതായിരുന്നില്ല. ഇപ്പോൾ യേശു നിങ്ങളെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളവനെ സ്വീകരിച്ച് അവന്റെ വചനത്തിന്റെ ഒരു ഭാഗമാകുകയില്ലേ? നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ തലകളെയും നിങ്ങളുടെ ഹൃദയത്തെയും വണക്കിക്കൊണ്ട് ഇവിടെ വേദിയിലേക്ക് വിളിക്കുന്നതിനായി സ്ഥലമില്ല. എങ്ങനെയായാലും ഞാൻ ആ കാര്യങ്ങളിൽ കൂടുതലായി നിൽക്കുന്നില്ല. നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ ദൈവം നിങ്ങളെ സന്ദർശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൈകളെ ഉയർത്തിക്കൊണ്ട് സഹോദരൻ ബ്രഹാം എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ, ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലായിടത്തും കൈകൾ ഉയർന്നിരിക്കുന്നു. അതിപ്രകാരമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദര, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചുറ്റുപാടുമുള്ള എല്ലാവരെയും അതിപ്രകാരമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ സത്യമായിട്ടും അതിങ്ങനെ ആഗ്രഹിച്ചിരുന്നു. ഞാനത് കാണുന്നു. ഇപ്പോൾ നോക്കൂ സ്നേഹിത, എന്തെങ്കിലും ചെറിയൊരു കാര്യം നിങ്ങൾ അതല്ലെങ്കിൽ പിന്നെ അതുകൂടാതെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. നിങ്ങൾ അതിനോട് അത്രയും അടുത്തായിരിക്കുന്നു. നിങ്ങൾ അതിലേക്ക് നോക്കുകയും ചെയ്യുന്നു. നിങ്ങളത് കാണുന്നു. നിങ്ങൾ വർഷങ്ങളോളമായി അത് പ്രവർത്തിക്കുന്നത് കാണുന്നു. അത് പക്വതയിലെത്തുന്നത് നിങ്ങൾ കാണുന്നു. അത് നമുക്കെല്ലാമായിട്ട് അർത്ഥമാക്കുന്നുവെങ്കിൽ പിന്നെ അതല്ലാതെ മറ്റു യാതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല. നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നതായ കാര്യത്തിൽ നിന്നും നിങ്ങളുടെ തല തിരിച്ച് നിങ്ങളെ തന്നെ അവങ്കലേക്ക് എന്തുകൊണ്ട് കേന്ദ്രീകരിക്കുന്നില്ലേ? അത് ഈ ജീവിതം മുഴുവൻ ഇതിനുശേഷവും അവൻ കേന്ദ്രമാകുന്നു. നാം ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അത് ചെയ്യില്ലേ? സ്നേഹവാനായ ദൈവമേ, പുരുഷന്റെയും സ്ത്രീയുടെയും ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ശുശ്രൂഷക്കാരുടെ പോലും കൈകൾ ഉയർന്നിരിക്കുന്നു. അവർ കർത്താവായ യേശുവിന് ചുറ്റുമായി കേന്ദ്രീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നവർ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നിരിക്കലും അവർക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് കാണുന്നു. എന്തോ അവരെ ഇങ്ങോട്ടും അങ്ങോട്ടും വലിക്കുന്നതായി കാണുന്നു. അതൊരു സഭാസംഘടനയായിരിക്കാം, അതൊരു വ്യക്തിയായിരിക്കാം, അതൊരു പക്ഷേ പാപമായിരിക്കാം. അതെന്തെങ്കിലും അവരുടെ ഹൃദയത്തിൽ അവർ മറച്ചു വെച്ചിരിക്കുന്നതായിരിക്കാം. കർത്താവെ, എനിക്കറിയില്ല, നീ അറിയുന്നുവല്ലോ. അതെന്ത് തന്നെയായാലും ഇപ്പോൾ കർത്താവെ, അവിടുന്ന് മറ്റുള്ളവരെ വിളിക്കുമ്പോൾ നീ ഇവരെയും വിളിച്ചിരിക്കുന്നു, അവർ നിന്റേതാകുന്നു. നീ അവരെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ അതിൽ നിന്നും ആ മുറുകെ പറ്റുന്ന പാപത്തിൽ നിന്നും സ്വതന്ത്രരാക്കണമേ. തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം എന്നാണ്. എന്തിനെ നോക്കിക്കൊണ്ടാണ്? നമ്മുടെ ജോലിയെയോ, നമ്മുടെ സഭാസംഘടനയെയോ, നമ്മുടെ സമിതികളോടുള്ള സംയോജനത്തെയാണോ? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കുക. അവനിലാണ് നമ്മുടെ വിശ്വാസം. പിതാവേ, ഇന്ന് ഞങ്ങൾക്കായി അത് ചെയ്തു തരണമേ. അവന്റെ നാമത്തിൽ അവന്റെ മഹിമയ്ക്കായി അപേക്ഷിക്കുന്നു. കർത്താവെ, അവർ നിന്റേതാകുന്നു. നിനക്ക് യോജിച്ചതുപോലെ അവരോട് ചെയ്യണമേ. നിനക്ക് യോജിച്ചതുപോലെ ഞങ്ങളോട് ചെയ്യണമേ. ഞങ്ങൾ നിന്റേതാകുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ അത്താഴത്തെ പറ്റി മറന്നുപോയോ? പുറത്ത് കാറിൽ കുഞ്ഞുകൾ സുഖമായിരിക്കുന്നോ അല്ലയോ എന്ന് മറന്നുപോയോ? കഴിഞ്ഞുപോയ എല്ലാ കാര്യത്തെയും കുറിച്ച് മറന്നിട്ട് ഇപ്പോൾ എന്താണ് അനുഭവപ്പെടുന്നതെന്ന് തിരിച്ചറിയുന്നുണ്ടോ? ദിവസം തോറും അത് നിങ്ങളുടെ മുമ്പിൽ യാഥാർത്ഥ്യമായി തീർന്നുകൊണ്ടിരിക്കുന്നു. എന്തു തന്നെയായാലും അത് നിങ്ങളുടെ കേന്ദ്രമായിരിക്കട്ടെ. ബാക്കിയുള്ള കാര്യങ്ങൾ പോകാനിടയാക്കട്ടെ. എങ്ങനെയായാലും അവസാനിക്കാൻ പോവുകയാണ്. ഓ, അവനെ പിന്തുടർന്നുകൊള്ളുക. എലീശാവ് ഏലിയാവിനെ പിന്തുടർന്നതുപോലെ നമുക്ക് അവനെ പിന്തുടരാം. കാരണം ഏതെങ്കിലും ഒരു ദിവസം നാമം എടുക്കപ്പെടും. അഗ്നിരഥം അവനെ ശവക്കുഴിയിൽ നിന്നും എടുക്കുന്നത് നാം കണ്ടിരുന്നു. നാം ഇപ്പോൾ അത് നമ്മുടെ ഇടയിൽ അനുഭവിച്ചറിയുന്നു. ഏതെങ്കിലും ഒരു ദിവസം അവൻ മുൾപടർപ്പിൽ നിന്നും കുതിരകളുടെ കൊളുത്തഴിച്ചുവിടാൻ പോവുകയാണ്. നാം ഉയരങ്ങളിലേക്ക് പോകും. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നില്ലേ?
Just my salvation.
ഓ, നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിട്ട് അങ്ങ് ദൂരെയായത് തൂങ്ങിക്കിടക്കുന്നത് കാണാൻ കഴിയുന്നില്ലേ? ഞാൻ വീട്ടിലേക്ക് തിരികെ വരുമ്പോഴെല്ലാം ആരെങ്കിലും പോയിരിക്കും. ഞാൻ കുറച്ച് മാസത്തേക്ക് പോയിട്ട് തിരികെ എത്തുമ്പോൾ ആരെങ്കിലും പോയി കഴിഞ്ഞിരിക്കും. ഞാൻ വരുമ്പോഴെല്ലാം ദുഃഖിതനാകുന്നു. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോയിരുന്ന ഒരു കുട്ടിയെ കഴിഞ്ഞ ദിവസം വഴിയിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടി. ഹലോ ബില്ലി എന്നവൻ പറഞ്ഞു. ഞാൻ അവനെ നോക്കി. അവൻ കാഴ്ചയ്ക്ക് സുന്ദരനും നല്ല തിളങ്ങുന്ന കറുത്ത മുടി അവൻ പിന്നിലേക്ക് ചീകിവെച്ചിരുന്നവനുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മഞ്ഞുപോലെ വെളുത്തിരുന്നു. അവൻ അത്രമാത്രം നിവർന്ന ശരീരത്തോടു കൂടിയവനായിരുന്നു. എന്നാൽ ഇപ്പോൾ അവന്റെ വയറ് ഇപ്രകാരം പുറത്തേക്കായിരുന്നു. ഹലോ ജിം എന്ന് ഞാനും പറഞ്ഞു. ഞാനവനെ നോക്കിയിട്ട്, ഹോ ദൈവമേ, ആ കുട്ടിയും ഞാനും ആ മനുഷ്യനും ഞാനും ഒരേ വയസ്സ് പ്രായമുള്ളവരാണല്ലോ എന്ന് ഓർത്തുപോയി. എന്റെ ദിവസങ്ങളും എണ്ണപ്പെട്ടിരിക്കുന്നു. അതധികം നീണ്ടതല്ല എന്നെനിക്കറിയാം. ഞാൻ ചുറ്റുമായി നോക്കിയിട്ട് ഓർത്ത്, കർത്താവേ, എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കണമേ. ഞാൻ നിനക്ക് മുമ്പായി പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിനക്ക് പിന്നിലായി തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. നീ എന്നെ വഴി നടത്തണമേ. ഞാൻ നോക്കിയിട്ട് വിചാരിച്ചു, 56 വയസ്സായിരിക്കുന്നു. ഓ, ഇനിയും അധികമാകാൻ കഴിയുകയില്ല. ഞാൻ എന്റെ ഉത്തര സ്നേഹിതനായ ബിൽ ഡൗച്ചിനെ അവിടെ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം 72 or 73 വയസ്സായിരിക്കുന്നു. ഞാൻ ചുറ്റുപാട് നോക്കിയിട്ട് ഈ കുട്ടികളെ കാണുന്നു. അവർ വിചാരിക്കുന്നത് ഞങ്ങൾ സഹോദരൻ ബ്രഹാമിന്റെ അത്രയും വയസ്സാകുന്നത് വരെ കാത്തിരുന്നിട്ട് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുന്നതാണ് എന്നാണ്. പ്രിയെ, നീ അതൊരിക്കലും കാണാനിടയാകില്ലെന്ന് വന്നേക്കാം. നിങ്ങൾ അത് കാണുന്നതിനെ ഞാൻ വളരെയധികം സംശയിക്കുന്നു. എന്നാൽ സഹോദരൻ ബിൽ ഡൗട്ട് ഈ നാളുകളിൽ തുടർന്ന് ജീവിച്ചിരിക്കാൻ പോകുകയാണെങ്കിൽ അദ്ദേഹം 100 or 15 or 16 വയസ്സ് പ്രായമുള്ള കുട്ടികളെ അതിജീവിക്കും. അവർ ഓരോ മണിക്കൂറിലും മരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് പ്രായമുള്ളവരാണെന്നുള്ളത് എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? നിങ്ങൾ ജീവിക്കുന്ന നാഴികയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ സമയത്ത് നിങ്ങൾ യേശുവിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഓ, ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു. ഈ വയസ്സായ ശരീരങ്ങളെല്ലാം രൂപാന്തരണം പ്രാപിച്ച് അവരെ പെട്ടെന്ന് കണ്ണുമയ്ക്കുന്നിടയിൽ മാറ്റപ്പെടുന്ന നാഴികയെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. അതല്ലെങ്കിൽ നാം ഏറ്റവും മൂഢന്മാരായ ആൾക്കാളാണ്. ഇന്ന് കുടിച്ച് ആനന്ദിക്കുക, നാളെ നീ മരിക്കും. നീ വെറും ഒരു മൃഗത്തെ പോലെയാണ്. നീ മരിച്ച് പൊടിയിലേക്ക് ചേരും അത്രമാത്രം. എന്നാൽ സഹോദര അനശ്വരമായ പ്രാണനിൽ ജീവിക്കുന്നു. നാം സ്വർഗത്തിൽ നിന്ന് കേട്ടിരിക്കുന്നു. അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്ന് നാം അറിയുന്നു. ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിലെ അംഗങ്ങളായിട്ട് നാം ഇത് വീണ്ടും പാടുമ്പോൾ നിങ്ങളുടെ ഇരിപ്പിടത്തിൽ നിന്ന് തന്നെ ഇരുന്നു കൊണ്ട് തമ്മിൽ കൈപിടിച്ചു കൊലുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
And for just my salvation on Calvary.
നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ ആമേൻ പറയുക. നിങ്ങൾ അവന്റെ വചനത്തെ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ ആമേൻ പറയുക. നിങ്ങൾ അവന്റെ ഉദ്ദേശത്തെ സ്നേഹിക്കുന്നോ എങ്കിൽ ആമേൻ പറയുക. നിങ്ങൾ അവന്റെ ദേഹത്തെ സ്നേഹിക്കുന്നോ എങ്കിൽ ആമേൻ പറയുക. എങ്കിൽ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു. ആമേൻ. അത് ശരിയാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിൻ. അതിനാൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. രാത്രിക്ക് മുമ്പ് നിങ്ങൾക്കിത് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്റെ കൈകളെ തുവാലമേൽ വെച്ചിരിക്കുന്നു. സഹോദരൻ റിച്ചാർഡ് ബ്ലെയർ, ദൈവം അദ്ദേഹത്തിന്റെയും കൂടാതെ ഇവിടെയുള്ള ആ സഹോദരന്റെയും പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഇടയിലായിരിക്കുന്ന ഈ കുട്ടിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ദൈവത്തിലുള്ള അവരുടെ വിശ്വാസം ആ കുട്ടിയെ ജീവിക്കുകയും ചെയ്തു. കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ സഭയെ പിരിച്ചുവിടുന്നതിനായുള്ള പ്രാർത്ഥനയ്ക്കായി ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കാൻ പോവുകയാണ്. അതിനാൽ നമുക്ക് വീണ്ടും രാത്രിയിൽ തിരികെ എത്താൻ കഴിയുന്നതാണ്. ഇപ്പോൾ ക്ലോക്കിൽ 12:05 ആയിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ചുറ്റുപാടുമാണെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ തിരികെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വീടുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ ദൈവം വഴിയിൽ നിങ്ങൾക്ക് വേഗത തരികയും നിങ്ങളെ സഹായിക്കുകയും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ഇവിടെ തങ്ങുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ അതിനായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളോട് കൂടെ ആയിരിക്കട്ടെ.
Let's raise your hands to at Jesus.
best way to leave the house of God. Prayerfully, humbling, trusting we'll meet.
അപ്രകാരമാണ് ദൈവഭവനത്തെ വിട്ടു പോകേണ്ടത്. പ്രാർത്ഥനയോടും താഴ്മയോടും നാം ഇന്ന് രാത്രിയിൽ വീണ്ടും കണ്ടുമുട്ടുമെന്ന് വിശ്വസിച്ചും കൊണ്ടാകുന്നു. അല്ലെങ്കിൽ നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ദൈവം നിങ്ങളോടുകൂടെ ആയിരിക്കട്ടെ. നമ്മുടെ തലകളെ നമുക്ക് വണങ്ങാം. സഹോദരൻ ബ്ലെയർ.